മത്തായി എഴുതിയ സുവിശേഷം. മത്തായി അദ്ധ്യായം 1. ഇപ്രകാരമാണ് യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അവൻ ദാവീദിൻ്റെ വംശത്തിൽ നിന്നു വന്നു. ദാവീദ് അബ്രഹാമിൻ്റെ വംശത്തിൽ നിന്നും വന്നു. അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവ്. ഇസഹാക്ക് യാക്കോബിൻ്റെ പിതാവ്. യാക്കോബ് യഹൂദയുടെയും അവൻ്റെ സഹോദരന്മാരുടെയും പിതാവ്. യഹൂദ പാരസിൻ്റെയും സാരഹിൻ്റെയും പിതാവ്. താമാർ അവരുടെ മാതാവ്. പാരസ് ഹെസ്രോന്റെ പിതാവ്. ഹെസ്രോൻ ആരാമിന്റെ പിതാവ്. ആരാം അമീനാദാബിന്റെ പിതാവ്. അമീനാദാബ് നഹശോന്റെ പിതാവ്. നഹശോൻ ശൽമോന്റെ പിതാവ്. ശൽമോൻ ബോവസിന്റെ പിതാവ്. രഹാബ് ബോവസിന്റെ മാതാവ്. ബോവസ് ഓബേദിന്റെ പിതാവ്. ഓബേദിന്റെ അമ്മ രൂത്ത്. ഓബേദ് ഇഷായിയുടെ പിതാവ്. ഇഷായി ദാവീദ് രാജാവിൻ്റെ പിതാവ്. ദാവീദ് ശലോമോൻ്റെ പിതാവ്. ശലോമോൻ്റെ അമ്മ ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളാണ്. ശലോമോൻ രഹബ്യാമിൻ്റെ പിതാവ്. രഹബ്യാം അബിയാവിൻ്റെ പിതാവ്. അബിയാ ആസായുടെ പിതാവ്. ആസ യോശാഫാത്തിൻ്റെ പിതാവ്. യോശാഫാത്ത് യോരാമിൻ്റെ പിതാവ്. യോരാം ഉസിയാവിൻ്റെ പിതാവ്. ഉസിയാവ് യോഥാമിൻ്റെ പിതാവ്. യോഥാം ആഹാസിൻ്റെ പിതാവ്. ആഹാസ് ഹിസ്കിയാവിൻ്റെ പിതാവ്. ഹിസ്കിയാവ് മനശ്ശെയുടെ പിതാവ്. മനശ്ശെ ആമോസിൻ്റെ പിതാവ്. ആമോസ് യോശിയാവിൻ്റെ പിതാവ്. യോശിയാവ് യഖൊന്യാവിൻ്റെയും സഹോദരന്മാരുടെയും പിതാവ്. യഹൂദരെ ബാബിലോണിൽ അടിമകളാക്കി കൊണ്ടുപോയ കാലത്താണിത്. ബാബിലോണിൽ അടിമത്വം തുടങ്ങിയ ശേഷം യഖൊന്യാവ് ശെയൽത്തിയേലിൻ്റെ പിതാവ്. ശെയൽത്തിയേൽ സെരുബാബേലിൻ്റെ പിതാവ്. സെരുബാബേൽ അബിഹൂദിൻ്റെ പിതാവ്. അബിഹൂദ് എല്യാഖീമിൻ്റെ പിതാവ്. എല്യാഖീം ആസോറിൻ്റെ പിതാവ്. ആസോർ സാദോക്കിൻ്റെ പിതാവ്. സാദോക്ക് ആഖീമിൻ്റെ പിതാവ്. ആഖീം എലീഹൂദിൻ്റെ പിതാവ്. എലീഹൂദ് എലിയാസറിൻ്റെ പിതാവ്. എലിയാസർ മത്താൻ്റെ പിതാവ്. മത്താൻ യാക്കോബിൻ്റെ പിതാവ്. യാക്കോബ് യോസെഫിൻ്റെ പിതാവ്. യോസെഫ് മറിയയുടെ ഭർത്താവ്. മറിയ യേശുവിൻ്റെ മാതാവ്. യേശു ക്രിസ്തുവെന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകൾ. ദാവീദ് മുതൽ ജനങ്ങൾ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ട കാലം വരെ 14 തലമുറകൾ. ജനങ്ങൾ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടതു മുതൽ ക്രിസ്തുവിൻ്റെ ജനനം വരെ 14 തലമുറകളുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മാതാവ് മറിയയായിരുന്നു. യേശുവിൻ്റെ ജനനമുണ്ടായതിങ്ങനെയാണ്. മറിയയും യോസേഫും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നു. എന്നാൽ വിവാഹത്തിന് മുമ്പ് തന്നെ മറിയ ഗർഭിണിയാണെന്ന് താൻ അറിഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണവൾ ഗർഭവതിയായത്. മറിയയുടെ ഭർത്താവ് യോസേഫ് നല്ല മനുഷ്യനായിരുന്നു. അയാൾ മറിയയെ ജനമധ്യത്തിൽ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അയാൾ അവളെ രഹസ്യമായി വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ ആലോചിച്ചു. യോസെഫ് ഇതാലോചിക്കവേ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യോസെഫിനെ സമീപിച്ചു. ദൂതൻ പറഞ്ഞു,
ദാവീദിന്റെ പുത്രനായ യോസെഫെ, മറിയയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ ഭയക്കേണ്ടതില്ല. അവളിൽ വളരുന്ന കുട്ടി പരിശുദ്ധാത്മാവിലൂടെ ഉണ്ടായതാണ്. അവൾ ഒരാൺകുട്ടിക്ക് ജന്മമരുളും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നതിനാലാണ് ഈ പേര് നീ അവനിടേണ്ടത്.
കർത്താവ് പ്രവാചകനിലൂടെ പറഞ്ഞ ഈ കാര്യങ്ങളുടെ അർത്ഥം മുഴുവനും വ്യക്തമാകത്തക്കവണ്ണം ഇത് സംഭവിച്ചു.
കന്യക ഗർഭിണിയാകുകയും ഒരു പുത്രനു ജന്മമേകുകയും ചെയ്യും. അവർ അവന് ഇമ്മാനുവേൽ എന്ന് പേരിടും. ദൈവം നമ്മോടൊത്തുണ്ട് എന്നാണ് ഇമ്മാനുവേലിന്റെ അർത്ഥം.
യോസെഫ് ഉണർന്നപ്പോൾ കർത്താവിന്റെ ദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. യോസെഫ് മറിയയെ വിവാഹം കഴിച്ചു. മറിയ മകനെ പ്രസവിക്കും വരെ അവൻ അവളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടില്ല. യോസെഫ് മകന് യേശു എന്ന് പേരിട്ടു. മത്തായി അദ്ധ്യായം 2. യഹൂദിയയിലെ ബേത്ലഹേമിലാണ് യേശു പിറന്നത്. ഹെരോദാവ് രാജാവായിരുന്ന കാലത്തായിരുന്നു അവന്റെ ജനനം. യേശുവിന്റെ ജനനശേഷം കിഴക്കുനിന്നും ചില പണ്ഡിതന്മാർ യെരുശലേമിൽ വന്നു. പണ്ഡിതന്മാർ ജനങ്ങളോട് ചോദിച്ചു,
യഹൂദ രാജാവായി പിറന്ന കുഞ്ഞെവിടെയാണ്? അവന്റെ ജനനത്തെ കാണിക്കുന്ന നക്ഷത്രം ഞങ്ങൾ കണ്ടു. ആ നക്ഷത്രം കിഴക്കേ ആകാശത്തിൽ ഉദിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നവരാണ്.
യഹൂദരുടെ പുതിയ രാജാവിനെ പറ്റിയുള്ള വാർത്തകൾ ഹെരോദ രാജാവിന്റെ ചെവിയിലെത്തി. അദ്ദേഹം അസ്വസ്ഥനായി. യെരുശലേമിലെ എല്ലാ ജനങ്ങളും അസ്വസ്ഥരായി. ഹെരോദാവ് എല്ലാ യഹൂദ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചുകൂട്ടി. ക്രിസ്തു ജനിക്കാനിരിക്കുന്നത് എവിടെയായിരിക്കാമെന്ന് ഹെരോദാവ് അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു,
യഹൂദ്യയിലെ ബെത്ലഹേം ഗ്രാമത്തിൽ തിരുവെഴുത്തിൽ പ്രവാചകൻ ഇതേപ്പറ്റി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യഹൂദ്യയിലെ ബെത്ലഹേമേ, യഹൂദ്യയിലെ പ്രഭുക്കളിൽ നീയായിരിക്കും പ്രമുഖൻ. അതെ, നിന്നിൽ നിന്നൊരു ഭരണാധിപൻ വരും. അവൻ ഇസ്രയേലിലെ എന്റെ ആളുകളെ നയിക്കും.
പിന്നീട് കിഴക്കുനിന്നും വന്ന പണ്ഡിതരുമായി ഹെരോദാവ് ഒരു രഹസ്യയോഗം ചേർന്നു. അവർ ആദ്യമായി നക്ഷത്രം കണ്ട സമയം കൃത്യമായി ഹെരോദാവ് അവരിൽ നിന്നും ഗ്രഹിച്ചു. അതിനുശേഷം ഹെരോദാവ് അവരെ ബേത്ലഹേമിലേക്ക് അയച്ചിട്ട് അവരോട് പറഞ്ഞു,
പുതുതായി പിറന്ന ആ കുഞ്ഞിനെ പറ്റി സസൂക്ഷ്മം അന്വേഷിക്കുക, കണ്ടെത്തിയാൽ എന്നോട് വന്ന് പറയുക, അപ്പോൾ എനിക്കും ചെന്ന് അവനെ നമസ്കരിക്കാമല്ലോ.
പണ്ഡിതന്മാർ രാജാവ് പറഞ്ഞത് കേട്ട ശേഷം അവിടെ നിന്നും പോയി. കിഴക്ക് കണ്ട അതേ നക്ഷത്രത്തെ അവർ വീണ്ടും കണ്ടു. അവർ നക്ഷത്രത്തിന്റെ മാർഗത്തെ പിന്തുടർന്നു. കുഞ്ഞുള്ള സ്ഥലത്തെത്തും വരെ നക്ഷത്രം അവർക്ക് മുന്നിൽ സഞ്ചരിച്ചു. നക്ഷത്രം കണ്ടതിൽ അവർ ആഹ്ലാദിച്ചു. സന്തോഷം കൊണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞു. കുഞ്ഞുണ്ടായിരുന്ന വീട്ടിലേക്ക് അവർ വന്നു. അവർ കുഞ്ഞിനെ അവന്റെ അമ്മയായ മറിയോടൊപ്പം കണ്ടു. പണ്ഡിതന്മാർ കുഞ്ഞിന്റെ മുമ്പിൽ നമസ്കരിച്ച് അവനെ ആരാധിച്ചു. അവർ കുഞ്ഞിനു വേണ്ടി കൊണ്ടുവന്ന സമ്മാനങ്ങൾ തുറന്നു. സ്വർണ നിക്ഷേപവും കുന്തിരിക്കവും മൂരും അവർ ശിശുവിന് കാഴ്ചവെച്ചു. എന്നാൽ ഹെരോദാവിന്റെ അടുത്തേക്ക് മടങ്ങരുതെന്ന് സ്വപ്നത്തിലൂടെ ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അതിനാൽ പണ്ഡിതന്മാർ മറ്റൊരു വഴിയായി തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പണ്ഡിതന്മാർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദൂതൻ പറഞ്ഞു,
എഴുന്നേൽക്കൂ, കുഞ്ഞിനെയും അവന്റെ അമ്മയെയും കൂട്ടി മിസ്രയീമിലേക്ക് രക്ഷപ്പെടണം. ഹെരോദാവ് കുഞ്ഞിനെ അന്വേഷിച്ചു തുടങ്ങും. ഹെരോദാവ് കുഞ്ഞിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയും വരെ മിസ്രയീമിൽ താമസിക്കുക.
അതുകൊണ്ട് യോസെഫ് എഴുന്നേറ്റു കുഞ്ഞിനെയും അവന്റെ അമ്മയെയും കൂട്ടി മിസ്രയീമിലേക്ക് പുറപ്പെട്ടു. രാത്രിയിലായിരുന്നു അവർ പുറപ്പെട്ടത്. ഹെരോദാവിന്റെ മരണം വരെ യോസെഫ് അവിടെ താമസിച്ചു. ഇങ്ങനെ കർത്താവ് പ്രവാചകനിലൂടെ പറഞ്ഞിരുന്നതിന്റെ അർത്ഥം മുഴുവനും വ്യക്തമാകത്തക്കവണ്ണം ഇത് സംഭവിച്ചു. കർത്താവ് ഇങ്ങനെ പറഞ്ഞിരുന്നു,
മിസ്രയീമിൽ നിന്നും പുറത്തു വരുവാൻ ഞാൻ എന്റെ പുത്രനെ വിളിച്ചു.
പണ്ഡിതന്മാർ തന്നെ വിഡ്ഢിയാക്കിയെന്ന് ഹെരോദാവ് കണ്ടു. ഹെരോദാവ് വളരെയധികം ക്രുദ്ധനായി. അതിനാൽ ബേത്ലഹേമിലും ചുറ്റുമുള്ള സ്ഥലങ്ങളിലുള്ള 2 വയസ്സുവരെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ ഹെരോദാവ് ഉത്തരവിട്ടു. കുഞ്ഞു പിറന്ന കൃത്യസമയം ഹെരോദാവ് പണ്ഡിതന്മാരിൽ നിന്നും ഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ സമയം കഴിഞ്ഞ് 2 വർഷമായി. അതിനാൽ 2 വയസ്സിനുള്ളിലുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാൻ ഹെരോദാവ് ഉത്തരവിട്ടു. അതിനാൽ ദൈവം ഇരമ്യാ പ്രവാചകനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു.
റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലിന്റെയും കടുത്ത ദുഃഖത്തിന്റെയും ശബ്ദം. റാഹേൽ തന്റെ കുഞ്ഞുങ്ങൾക്കായി വിലപിക്കുന്നു, അവൾക്ക് ആശ്വസിക്കുവാനാകുന്നില്ല, കാരണം അവളുടെ കുട്ടികൾ മരിച്ചിരുന്നു.
ഹെരോദാവിന്റെ മരണശേഷം കർത്താവിന്റെ ഒരു ദൂതൻ യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. യോസെഫ് മിസ്രയീമിലായിരിക്കുമ്പോഴാണിത് സംഭവിച്ചത്. ദൂതൻ പറഞ്ഞു,
എഴുന്നേൽക്കൂ, കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേലിലേക്ക് പോകുക. കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിച്ചവരൊക്കെ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞു.
അതിനാൽ യോസെഫ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേലിലേക്ക് പോയി. പക്ഷേ അർക്കലയോസ് അപ്പോൾ യഹൂദ്യ നാട് ഭരിക്കുന്നതായി യോസേഫ് കേട്ടു. തന്റെ പിതാവായ ഹെരോദാവിന്റെ മരണത്തെ തുടർന്നാണ് അർക്കലയോസ് രാജാവായത്. അതിനാൽ അവിടേക്ക് പോകുവാൻ യോസേഫ് ഭയന്നു. സ്വപ്നത്തിലൂടെ യോസേഫിന് അവിടെ പോകരുതെന്നുള്ള നിർദ്ദേശം കിട്ടിയിരുന്നു. അതിനാൽ യോസേഫ് അവിടം വിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് പോയി. യോസേഫ് നസറത്ത് എന്ന ഗ്രാമത്തിൽ പോയി താമസിച്ചു. ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിച്ചു. ക്രിസ്തു നസറയൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. മത്തായി അദ്ധ്യായം 3. ആ സമയം സ്നാപക യോഹന്നാൻ വന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. യഹൂദ്യ ദേശത്തിലെ മരുഭൂമിയിൽ നിന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. യോഹന്നാൻ പറഞ്ഞു,
മാനസാന്തരപ്പെടുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യമിതാ വരവായി.
സ്നാപക യോഹന്നാനെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. യെശയ്യാവ് പറഞ്ഞു,
മരുഭൂമിയിൽ നിന്നൊരുവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, കർത്താവിനായി വഴിയൊരുക്കുക, അവന്റെ പാതകളെ നേരെയാക്കുക.
യോഹന്നാന്റെ വസ്ത്രങ്ങൾ ഒട്ടക രോമം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. യോഹന്നാൻ തുകലുകൊണ്ടുള്ള ഒരു അരപ്പട്ട അരയിൽ ധരിച്ചിരുന്നു. വെട്ടുക്കിളികളും കാട്ടുതേനുമായിരുന്നു യോഹന്നാന്റെ ഭക്ഷണം. ജനങ്ങൾ യോഹന്നാന്റെ പ്രസംഗം കേൾക്കാനെത്തി. യെരുശലേമിൽ നിന്നും യഹൂദിയയിൽ നിന്നും യോർദാൻ നദിയുടെ ചുറ്റുപാടിലുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെത്തി. ജനങ്ങൾ തങ്ങൾ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞു. യോഹന്നാൻ അവരെ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിച്ചു. യോഹന്നാൻ ജനങ്ങളെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് അനേകം പരീശന്മാരും സദൂക്കിരും വന്നു. അവരെ കണ്ടപ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞു,
പാമ്പുകളെ, വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആരാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്? നിങ്ങൾ വാസ്തവമായി മാനസാന്തരപ്പെട്ടു എന്നത് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ എടുത്തുകാട്ടണം. അബ്രഹാം ഞങ്ങളുടെ പിതാവാണ് എന്ന് സ്വയം പറഞ്ഞു പുകഴാമെന്ന് ചിന്തിക്കേണ്ട. ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാമിന് മക്കളെ ഈ കല്ലുകളിൽ നിന്നും ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. മരങ്ങൾ മുറിക്കാൻ കോടാലിയിത തയ്യാറായിരിക്കുന്നു. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാത്ത ഓരോ മരവും മുറിച്ച് തീയിലെറിയപ്പെടും. നിങ്ങൾ മാനസാന്തരപ്പെട്ടുവെന്ന് വെളിപ്പെടുത്താൻ ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എനിക്കു ശേഷം വരുന്നവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. അവന്റെ ചെരുപ്പൂരുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. അവൻ ധാന്യത്തെ വൃത്തിയാക്കാൻ തയ്യാറായി വരും. അവൻ നല്ല ധാന്യത്തെ പതിരിൽ നിന്നും വേർതിരിക്കും. നല്ല ധാന്യം അവൻ തന്റെ അറയിൽ നിറയ്ക്കും, പതിര് കത്തിച്ചു കളയും, കെട്ടുപോകാത്ത അഗ്നിയിൽ അവനത് കത്തിക്കും.
ആ സമയത്ത് യേശു ഗലീലയിൽ നിന്നും യോർദാൻ നദിക്കരയിലെത്തി. അവൻ യോഹന്നാന്റെ അടുത്തു വന്ന് തന്നെ സ്നാനം കഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ താൻ അതിന് യോഗ്യനല്ലെന്ന് പറയാൻ യോഹന്നാൻ ശ്രമിച്ചു. യോഹന്നാൻ പറഞ്ഞു,
നീ സ്നാനമേൽക്കുവാൻ എന്തിനെന്റെ അടുക്കൽ വരുന്നു? നിന്നിൽ നിന്ന് സ്നാനമേൽക്കേണ്ടവൻ ഞാനാണ്.
യേശു മറുപടി പറഞ്ഞു,
ഇതിപ്പോൾ ഇങ്ങനെയായിരിക്കട്ടെ, നീതിയായത് എല്ലാം നാം ചെയ്യേണ്ടതുണ്ട്.
അതിനാൽ യേശുവിനെ സ്നാനം കഴിപ്പിക്കാമെന്ന് യോഹന്നാൻ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ശേഷം വെള്ളത്തിൽ നിന്നും കയറി വന്നു. ആകാശം തുറന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതായവൻ കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു അശരീരി ഉണ്ടായി. അശരീരി ഇങ്ങനെയായിരുന്നു,
ഇവൻ എന്റെ പുത്രനാണ്, ഞാൻ ഇവനെ സ്നേഹിക്കുന്നു, ഇവനിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്.
മത്തായി അദ്ധ്യായം 4. അനന്തരം ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ പിശാചിന്റെ പ്രലോഭനത്തെ നേരിടാനായിരുന്നു അവൻ അങ്ങോട്ട് നയിക്കപ്പെട്ടത്. 40 ദിനരാത്രങ്ങൾ യേശു ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അതിനുശേഷം അവന് വല്ലാതെ വിശന്നു. പിശാജ് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ എത്തി. പിശാജ് പറഞ്ഞു,
നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിക്കൂ.
യേശു അവനോട് മറുപടി പറഞ്ഞു,
തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്, മനുഷ്യനെ ജീവിപ്പിക്കുന്നത് അപ്പം മാത്രമല്ല, ദൈവത്തിന്റെ തിരുവായിലൂടെ പുറത്തു വരുന്ന ഓരോ വചനത്തിലുമാണ് അവരുടെ ജീവൻ ആശ്രയിച്ചിരിക്കുന്നത്.
അനന്തരം പിശാജ് യേശുവിനെ വിശുദ്ധ നഗരമായ യെരുശലേമിലേക്ക് നയിച്ചു. പിശാജ് യേശുവിനെ ദൈവാലയത്തിൽ വളരെ ഉയർന്ന ഒരിടത്ത് നിർത്തി. പിശാജ് പറഞ്ഞു,
നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക, എന്തെന്നാൽ തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവരുടെ കൈകൾ നിന്റെ രക്ഷയ്ക്കെത്തും, നിന്റെ കാൽ പാറയിലിടിക്കാത്ത വിധം നിന്നെ പിടിക്കും.
യേശു മറുപടി പറഞ്ഞു,
തിരുവെഴുത്തുകളിൽ ഇങ്ങനെ കൂടെ എഴുതിയിട്ടുണ്ട്, നിന്റെ കർത്താവായ ദൈവത്തെ നീ ഒരിക്കലും പരീക്ഷിക്കരുത്.
അനന്തരം പിശാജ് യേശുവിനെ ഒരു വലിയ ഉയരമുള്ള മലയിലേക്ക് കൊണ്ടുപോയി. പിശാജ് യേശുവിനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കാണിച്ചു, അവിടങ്ങളിലെ മഹത്തായ കാര്യങ്ങളും കാണിച്ചു. പിശാജ് പറഞ്ഞു,
നീ എന്നെ നമസ്കരിച്ച് ആരാധിച്ചാൽ ഈ കണ്ടതെല്ലാം നിനക്ക് ഞാൻ തരാം.
യേശു പിശാജിനോട് പറഞ്ഞു,
സാത്താനെ എന്നെ വിട്ടു പോക, തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കർത്താവായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക, അവനെ മാത്രം സേവിക്കുക.
പിശാജ് യേശുവിനെ വിട്ടുപോയി. അപ്പോൾ ഏതാനും ദൂതന്മാർ വന്ന് യേശുവിനെ പരിചരിച്ചു. യോഹന്നാൻ തടവിലാക്കപ്പെട്ടു എന്ന് യേശു കേട്ടു. അതിനാൽ യേശു ഗലീലയിലേക്ക് മടങ്ങി. അവൻ നസറത്തിൽ തങ്ങിയില്ല, ഗലീല തടാകത്തിനടുത്തുള്ള കഫർണഹൂം എന്ന നഗരത്തിലേക്ക് പോയ യേശു അവിടെ താമസിച്ചു. സെബൂലോന്റെയും നഫ്താലിയുടെയും പ്രദേശമാണ് കഫർണഹൂം. യെശയ്യ പ്രവാചകൻ പറഞ്ഞത് നിറവേറ്റാനായിരുന്നു അവൻ ഇത് ചെയ്തത്. യെശയ്യ പ്രവാചകൻ പറഞ്ഞു,
സമുദ്രത്തിലേക്കുള്ള വഴിയിൽ യോർദാൻ നദിയുടെ മറുകരയിൽ സെബൂലിന്റെയും നഫ്താലിയുടെയും ദേശം, ജാതികളുടെ ഗലീല ദേശം. ഈ ആളുകൾ ഇരുട്ടിലായിരുന്നു, പാപത്തിൽ. പക്ഷേ അവർ ഒരു മഹത്പ്രകാശം കണ്ടു. ശവപ്പറമ്പ് പോലെ ഇരുണ്ട പ്രദേശത്ത് വസിക്കുന്ന ആളുകളുടെ മേൽ പ്രകാശമുദിച്ചു.
അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. അവൻ ഇങ്ങനെയാണ് പ്രസംഗിച്ചത്,
മാനസാന്തരപ്പെടുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യത്തിന്റെ വരവായി.
യേശു ഗലീല കടൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു. ശിമോൻ പത്രോസ്, അന്ത്രയോസ് എന്നീ സഹോദരന്മാരെ അവൻ കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വല വീശുകയായിരുന്നു. യേശു പറഞ്ഞു,
വരൂ എന്നെ അനുഗമിക്കൂ, ഞാൻ നിങ്ങളെ വ്യത്യസ്തരായ മീൻപിടുത്തക്കാരാക്കാം, നിങ്ങളെ ഞാൻ ആളുകളാകുന്ന മീനെ പിടിക്കുന്നവരാക്കാം.
ശിമോനും അന്ത്രയാസും ഉടൻ വലകൾ ഉപേക്ഷിച്ചവനെ പിന്തുടർന്നു. യേശു ഗലീല കടൽ തീരത്തുകൂടിയുള്ള തന്റെ നടപ്പ് തുടർന്നു. സെബദിയുടെ മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും അവൻ കണ്ടു. അവർ പിതാവായ സെബദിയോടൊപ്പം വള്ളത്തിലായിരുന്നു. അവർ മീൻ പിടിക്കാൻ വലയൊരുക്കുകയായിരുന്നു. അവൻ അവരോട് തന്നോടൊപ്പം വരാൻ കൽപ്പിച്ചു. അതിനാൽ ആ സഹോദരന്മാർ ഉടൻ തങ്ങളുടെ പിതാവിനെയും വള്ളത്തെയും ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടർന്നു. യേശു ഗലീലയിലെങ്ങും സഞ്ചരിച്ചു. അവൻ യഹൂദ പള്ളികളിൽ പഠിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ആളുകളുടെ എല്ലാ വ്യാധികളും രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. യേശുവിനെ പറ്റിയുള്ള വാർത്തകൾ സൊറിയയിലെങ്ങും പരന്നു. ആളുകൾ രോഗികളായവരെ എല്ലാം അവന്റെ അടുത്തു കൊണ്ടുവന്നു. രോഗികൾ പലവിധത്തിലുള്ള രോഗങ്ങളും വേദനയുമുള്ളവരായിരുന്നു. ചിലർക്ക് വലിയ വേദന ഉണ്ടായിരുന്നു, ചിലരെ പിശാച് ബാധിച്ചിരുന്നു, ചിലർക്ക് അപസ്മാരം ബാധിച്ചിരുന്നു, ചിലർ തളർവാദ രോഗികളുമായിരുന്നു. യേശു എല്ലാവരെയും സുഖപ്പെടുത്തി. അനേകം പേർ യേശുവിനെ പിന്തുടർന്നു. അവർ ഗലീലയിൽ നിന്നും ദെക്കപ്പൊലിയിൽ നിന്നും പത്തു നഗരപ്രദേശം, യെരുശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. മത്തായി അദ്ധ്യായം 5. അവിടെ വലിയൊരു ജനക്കൂട്ടത്തെ യേശു കണ്ടു. അതിനാൽ അവൻ മലമുകളിലേക്ക് കയറിയിരുന്നു. അവന്റെ ശിഷ്യന്മാർ അവന്റെ സമീപത്തേക്ക് വന്നു. യേശു ജനങ്ങളെ പഠിപ്പിച്ചു. അവൻ പറഞ്ഞു,
ആത്മീയമായി ഇനിയും ഏറെ പ്രാപിക്കണമെന്നറിയുന്നവർ ഭാഗ്യവാന്മാർ. ദൈവരാജ്യം അവർക്കുള്ളതാണ്. ഇപ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം അവരെ ആശ്വസിപ്പിക്കും. വിനീതരായവർ ഭാഗ്യവാന്മാർ. അവർക്ക് വാഗ്ദത്ത ഭൂമി ലഭിക്കും. എല്ലാറ്റിനുമുപരി നീതി കാംക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം അവരെ പൂർണ്ണ സംതൃപ്തരാക്കും. മറ്റുള്ളവരോട് കരുണ കാട്ടുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് കരുണ ലഭിക്കും. മനഃശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ദൈവസന്നിധിയിലെത്തും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം അവരെ തന്റെ പുത്രന്മാരെന്ന് വിളിക്കും. നന്മ ചെയ്തിട്ട് പീഡയനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ആളുകൾ നിങ്ങളെ ദുഷിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. എന്നെ നിങ്ങൾ അനുഗമിക്കുന്നു എന്നതിനാൽ അവർ നിങ്ങൾക്കെതിരെ എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യും. എന്നാൽ ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുക. ഒരു വലിയ പ്രതിഫലം സ്വർഗത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകരോടും ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എന്നാൽ ഉപ്പിന് അതിന്റെ സ്വാദ് നഷ്ടപ്പെട്ടാൽ ഒന്നിനും അതിന്റെ ലവണത്വം തിരിച്ചു നൽകാനാവില്ല. അതിന്റെ ലവണത്വം നഷ്ടമായാൽ ഉപ്പ് പിന്നെ ഒന്നിനും കൊള്ളരുതാത്തതാകും. അത് വലിച്ചെറിയപ്പെടുകയും ചവിട്ടി നടക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ നിർമ്മിക്കപ്പെട്ട നഗരം മറച്ചുവെക്കാനാവില്ല. ആരും വിളക്ക് പാത്രത്തിനടിയിൽ വയ്ക്കാറില്ല. അവർ വിളക്ക് മേശമേൽ വയ്ക്കും. അപ്പോൾ വീട്ടിലെ എല്ലാവർക്കുമായി അത് പ്രകാശം ചൊരിയും. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശമാകണം. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകും വിധം പ്രവർത്തിക്കുക. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ ആളുകൾ സ്തുതിക്കും വിധം ജീവിക്കുക. മോശയുടെ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളെയോ നശിപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ കരുതരുത്. അവരുടെ ഉപദേശങ്ങളെ സാർത്ഥകമാക്കാനാണ് ഞാൻ വന്നത്. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഭൂമിയും സ്വർഗവും കടന്നു പോകും വരെ ന്യായപ്രമാണത്തിനൊരു മാറ്റവും വരില്ല. എല്ലാം സംഭവിച്ചു കഴിയുന്നവരേക്കും അതിന് വള്ളിപുള്ളി വ്യത്യാസം പോലും സംഭവിക്കില്ല. അപ്രധാനമെന്ന് തോന്നിക്കുന്ന കൽപ്പന കൂടി അനുസരിക്കണം. ആരെങ്കിലും നിയമത്തിലെ ഏറ്റവും അപ്രധാനമായ കൽപ്പനയെ നിരസിക്കുകയോ അതനുസരിക്കരുതെന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുകയോ ചെയ്താൽ അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും നിസാരനായി കരുതപ്പെടും. എന്നാൽ ന്യായപ്രമാണം അനുസരിക്കുകയും അതനുസരിക്കാൻ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്ത് വലിയവനായി കരുതപ്പെടും. ഞാൻ നിങ്ങളോട് പറയുന്നു, ശാസ്ത്രിമാരെക്കാളും പരീശന്മാരെക്കാളും മെച്ചപ്പെട്ട ധർമാനുഷ്ഠാനം നിങ്ങൾക്കുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തേക്ക് പ്രവേശനം കിട്ടില്ല. ആരെയും കൊല്ലരുത്. കൊലയാളിയെ നിയമാനുസൃതമായി നേരിടണം എന്ന് പണ്ടുള്ളവരോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മറ്റുള്ളവരോട് ക്രോധമരുത്. എല്ലാവരും നിങ്ങളുടെ സഹോദരന്മാരാണ്. മറ്റുള്ളവരോട് കോപിക്കുന്നവനെയും നിയമം പിടികൂടും. നിങ്ങൾ മറ്റൊരുവനെ നിന്ദിച്ചാലും നിങ്ങളെ യഹൂദസമിതി വിധിക്കും. മറ്റൊരുവനെ നിങ്ങൾ വിട്ടിയെന്ന് വിളിച്ചാൽ നിങ്ങൾ നരകത്തീയിൽ പതിക്കും. നീ ദൈവത്തിന് കാഴ്ചവസ്തു നൽകുമ്പോൾ നിന്റെ സഹജീവികളെ ഓർമ്മിക്കുക. നിങ്ങൾ കാഴ്ചവസ്തു യാഗപീഠത്തിൽ വയ്ക്കുമ്പോൾ നിങ്ങളുടെ സഹോദരന് നിങ്ങളോട് പിണക്കമുണ്ടെന്ന് ഓർമ്മിച്ചാൽ കാഴ്ചവസ്തു യാഗപീഠത്തിൽ വെച്ചിട്ട് പോകുക. പോയി അയാളുമായി ഉടൻ രമ്യതയിലാകുക. എന്നിട്ട് തിരിച്ചു വന്ന് കാഴ്ചയർപ്പിക്കുക. നിങ്ങളുടെ ശത്രു നിങ്ങളെ കോടതി കയറ്റുമ്പോൾ അവനുമായി ചങ്ങാത്തത്തിലാകുക. കോടതിയിലേക്ക് പോകും മുമ്പേ തന്നെ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയാൾ നിങ്ങളെ ന്യായാധിപനെ ഏൽപ്പിച്ചേക്കാം. ന്യായാധിപൻ നിങ്ങളെ തടവിലാക്കേണ്ടതിലേക്കായി ഭടനെ ഏൽപ്പിച്ചേക്കാം. നിങ്ങൾക്കുള്ളത് മുഴുവനും കൊടുത്തു തീർക്കാതെ നിങ്ങൾക്ക് മോചനം കിട്ടില്ലെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. വ്യഭിചരിക്കരുത് എന്ന കൽപ്പന അവരെ അറിയിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ലൈംഗികമായ പാപം ചെയ്യണമെന്ന ആശയോടെ ആരെങ്കിലും ഒരു സ്ത്രീയെ നോക്കിയാൽ തന്നെ അയാൾ ആ സ്ത്രീയുമായി ഹൃദയത്തിൽ പാപം ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ വലത് കണ്ണ് പാപം ചെയ്യാൻ കാരണമായാൽ അത് പറിച്ചെറിയുക. ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിലും ഭേദം ഒരവയവം നഷ്ടപ്പെടുന്നതാണ്. നിങ്ങളുടെ വലത് കൈ പാപം ചെയ്യാൻ കാരണമായാൽ അത് വെട്ടിക്കളയുക. മുഴുവൻ ശരീരവും നരകത്തിൽ പോകുന്നതിലും ഭേദം ഒരവയവം നഷ്ടപ്പെടുന്നതാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് വിവാഹമോചന പത്രം കൊടുക്കണം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെക്കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുകയാണ്. അവൾ വ്യഭിചാരിണിയാണെങ്കിൽ മാത്രമേ അവളെ ഉപേക്ഷിക്കാവൂ. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരിയാണ്. നിങ്ങൾ ഒരാൾക്ക് വാഗ്ദാനം നൽകിയാൽ അതൊരിക്കലും ലംഘിക്കരുത്. കർത്താവിനോടുള്ള വാഗ്ദാനം പാലിക്കുക എന്നും പൂർവികരോട് പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ഒരിക്കലും സത്യം ചെയ്യരുത്. സ്വർഗത്തിന്റെ പേരിൽ വാക്ക് നൽകരുത്. എന്തെന്നാൽ സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയുടെ പേരിലും വാഗ്ദാനം നടത്തരുത്. എന്തെന്നാൽ ഭൂമി ദൈവത്തിന്റേതാണ്. യെരുശലേമിന്റെ പേരിലും വാഗ്ദാനം നടത്തരുത്. എന്തെന്നാൽ അത് ദൈവത്തിന്റെ നഗരമാണ്. സ്വന്തം ശിരസിന്റെ പേരിലും ശപഥം ചെയ്യരുത്. നിങ്ങളുടെ ഒരു മുടിയിഴ കറുപ്പിക്കുവാനോ വെളുപ്പിക്കുവാനോ നിങ്ങൾക്കാവില്ല. അതേ എന്ന് ചെയ്യാവുന്ന കാര്യത്തെപ്പറ്റി മാത്രം പറയുക, അതല്ലാത്തവ അല്ല എന്നും. ഇതിലുമധികമുള്ളതെല്ലാം തിന്മയിൽ നിന്ന് വരുന്നതാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് ചെറുത്ത് നിൽക്കരുത്. ആരെങ്കിലും നിങ്ങളുടെ വലത്തെ ചെകിടത്ത് അടിച്ചാൽ തിരിഞ്ഞ് നിങ്ങളുടെ ഇടത്തെ ചെകിട് അവന് കാട്ടിക്കൊടുക്കുക. നിങ്ങൾക്കെതിരെ കോടതിയിൽ പോയി നിങ്ങളുടെ കുപ്പായം നേടാൻ ശ്രമിക്കുന്നവനെ നിങ്ങളുടെ മേൽക്കുപ്പായവും എടുക്കാൻ അനുവദിക്കുക. ഒരുത്തൻ ഒരു നാഴിക നടക്കാൻ നിങ്ങളെ നിർബന്ധിച്ചാൽ അവനോടൊപ്പം രണ്ട് നാഴിക നടക്കുക. നിങ്ങളോട് ചോദിക്കുന്നവന് കൊടുക്കുക. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വായ്പ വാങ്ങാൻ വരുന്നവന് അത് നിരസിക്കരുത്. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ വെറുക്കുക എന്നും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ യഥാർത്ഥ മക്കളായിരിക്കും. നിങ്ങളുടെ പിതാവ് ദുഷ്ടർക്കും ശിഷ്ടർക്കും വേണ്ടി സൂര്യനെ ഉദിപ്പിക്കുന്നു, നല്ലവർക്കും ദുഷ്ടന്മാർക്കും വേണ്ടി അവൻ മഴ പെയ്യിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലം കിട്ടുകയില്ല. ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യും. നിങ്ങളുടെ സ്നേഹിതരെ മാത്രമേ നിങ്ങൾ ആശംസിക്കൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒട്ടും മെച്ചമല്ല. ദൈവചിന്ത ഇല്ലാത്തവർ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം.
മത്തായി അദ്ധ്യായം 6.
സൂക്ഷിച്ചിരിക്കുക, നല്ലത് ചെയ്യുമ്പോൾ അത് മനുഷ്യരുടെ മുമ്പിൽ വെച്ചാകാതിരിക്കുക. ആരെങ്കിലും കാണാൻ വേണ്ടി ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് തക്ക പ്രതിഫലം നൽകില്ല. നിങ്ങൾ പാവങ്ങൾക്ക് ദാനം ചെയ്യുമ്പോൾ അത് വിളിച്ചു പറയരുത്. കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ ദാനം ചെയ്യുമ്പോൾ ആളുകൾ അറിയാൻ കാഹളം മുഴക്കും. അവർക്കത് യഹൂദ പള്ളികളിലും വഴിയിലും വെച്ച് ചെയ്യാനാണ് താൽപര്യം. മറ്റുള്ളവർ തങ്ങളെ ബഹുമാനിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നു, അവർ അപ്പോഴേ സമ്മാനിതരായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത് രഹസ്യമായിട്ടാകുക. നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ അറിയരുത്. അത് രഹസ്യമായി വേണം. നിങ്ങൾ രഹസ്യമായി ചെയ്യുന്നത് നിങ്ങളുടെ പിതാവിന് കാണാം. അവൻ നിങ്ങൾക്കതിന് പ്രതിഫലം നൽകുകയും ചെയ്യും. കപടഭക്തരെ പോലെ പ്രാർത്ഥിക്കരുത്. യഹൂദ പള്ളികളിൽ നിന്ന് ആളുകൾ കാണെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാനാണ് അവർക്കിഷ്ടം. ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി കതകുകൾ അടച്ചിട്ട് അദൃശ്യനായ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യമായി ചെയ്യുന്നതും നിങ്ങളുടെ പിതാവിനെ കാണാം. അവൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തരെ പോലെ ആകരുത്. അർത്ഥമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് അവർ ചെയ്യാറ്. അങ്ങനെ പ്രാർത്ഥിക്കരുത്. തങ്ങൾ അനേകം കാര്യങ്ങൾ പറയുന്നതിനാൽ ദൈവം തങ്ങളെ ശ്രവിക്കുമെന്നാണ് അവർ കരുതുന്നത്. അവരെ പോലെ ആകരുത്. നിങ്ങൾക്ക് വേണ്ടതെന്തെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പിതാവിനറിയാം. അതിനാൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമായിരിക്കണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഉണ്ടാകണമേ. ഇന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കും പോലെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഞങ്ങളെ പരിശോധനകൾക്ക് വിധേയരാക്കരുതേ. ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രലോഭനങ്ങൾക്ക് ഞങ്ങളെ വശംവദരാക്കരുതേ. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ നിങ്ങൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. എന്നാൽ നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും പൊറുക്കില്ല. ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കരുത്. കപടഭക്തരാണ് അങ്ങനെ ചെയ്യുക. തങ്ങൾ ഉപവസിക്കുകയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അവർ മുഖം വികൃതമാക്കും. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, അവർക്ക് തങ്ങളുടെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അതിനാൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ പ്രസന്നരായിരിക്കുക, മുഖം കഴുകുക. അപ്പോൾ നിങ്ങൾ ഉപവസിക്കുകയാണെന്ന് ആരും അറിയുകയില്ല. എന്നാൽ അദൃശ്യനായ നിങ്ങളുടെ പിതാവ് മാത്രം നിങ്ങൾ രഹസ്യമായി ചെയ്യുന്നതിനെ അറിയുകയും തക്ക പ്രതിഫലം തരികയും ചെയ്യും. ഈ ഭൂമിയിൽ നിങ്ങൾക്കായി ഒരു നിധിയും സമ്പാദിക്കരുത്. കീടങ്ങളും തുരുമ്പും അവയെ നശിപ്പിക്കും. കള്ളന്മാർ നിങ്ങളുടെ ഭവനം ഭേദിച്ച് നിങ്ങൾക്കുള്ളതെല്ലാം കൊണ്ടുപോകും. അതിനാൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലാകട്ടെ. കീടങ്ങളും തുരുമ്പും അത് നശിപ്പിക്കില്ല. കള്ളന്മാർക്ക് അകത്ത് കടന്ന് അത് കൊണ്ടുപോകാനുമാവില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ നിങ്ങളുടെ ഹൃദയം അവിടെയായിരിക്കും. കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. നിങ്ങളുടെ കണ്ണ് നല്ലതെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞിരിക്കും. മറിച്ച് ചീത്ത കണ്ണുകളാണ് നിങ്ങളുടേതെങ്കിൽ ശരീരം മുഴുവൻ ഇരുട്ട് വ്യാപിച്ചതാകും. നിന്നിലെ പ്രകാശം തന്നെ ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര ഭയങ്കരമായിരിക്കും. ഒരേ സമയം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കുമാവില്ല. അവൻ ഒരു യജമാനനെ വെറുത്ത് രണ്ടാമനെ സേവിക്കും, അല്ലെങ്കിൽ ഒരാളെ അനുഗമിക്കുകയും മറ്റേയാളെ ഉപേക്ഷിക്കുകയും ചെയ്യും. അതിനാൽ ഒരേ സമയം പണത്തെയും ദൈവത്തെയും സേവിക്കാൻ നിങ്ങൾക്കാവില്ല. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിക്കേണ്ടതിനായി എന്ത് തിന്നണമെന്നും കുടിക്കണമെന്നും ഓർത്ത് വ്യാകുലപ്പെടേണ്ട. ശരീരത്തിൽ അണിയേണ്ട വസ്ത്രത്തെക്കുറിച്ചോർത്തും ദുഃഖിക്കേണ്ട. ആഹാരത്തെക്കാൾ പ്രധാനം ജീവനാണ്. ശരീരം വസ്ത്രങ്ങളെക്കാൾ പ്രധാനമാണ്. പക്ഷികളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പത്തായങ്ങളിൽ ആഹാരം നിറച്ചുവെക്കുന്നില്ല. എന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയ്ക്ക് ആഹാരം നൽകുന്നു. നിങ്ങൾക്കറിയില്ലേ പക്ഷികളെക്കാൾ വിലപ്പെട്ടവരാണ് നിങ്ങളെന്ന്? വ്യാകുലപ്പെട്ടതുകൊണ്ട് ജീവിതത്തിൽ ഒരല്പസമയമെങ്കിലും കൂട്ടിയെടുക്കാൻ നിങ്ങൾക്കാവില്ല. എന്തിനാണ് നിങ്ങൾ വസ്ത്രങ്ങളെ ചൊല്ലി ഉത്കണ്ഠപ്പെടുന്നത്? വയലിലെ പൂക്കളെ നോക്കൂ, അവ വളരുന്നതെങ്ങനെയെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ആ പൂക്കളിലൊന്നിനെ പോലെ അണിഞ്ഞൊരുങ്ങാൻ മഹത്വമേറെയുണ്ടായിരുന്ന ശലോമോന് പോലും കഴിഞ്ഞിരുന്നില്ല. ദൈവം ആ വയലിലെ പുല്ലുകളെ ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നു. ആ പുല്ലുകളാകട്ടെ ഇന്ന് വളരുകയും നാളെ തീയിലെറിയപ്പെടുകയും ചെയ്യും. അതിനാൽ ദൈവം തീർച്ചയായും നിങ്ങളെ അണിയിച്ചൊരുക്കുമെന്നറിയുക. അല്പം വിശ്വാസമെങ്കിലുമില്ലേ? വ്യാകുലപ്പെടരുത്. ഞാൻ എന്തു തിന്നും, ഞാൻ എന്തു കുടിക്കും, ഞാൻ എന്തു ധരിക്കും എന്നൊന്നും പറയുകയോ അവ കാംക്ഷിക്കുകയോ ചെയ്യരുത്. ദൈവത്തെ അറിയാത്തവരാണ് ഇവയ്ക്കായി ദുഃഖിക്കുക. വ്യാകുലപ്പെടരുത്. എന്തെന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾക്കെന്തൊക്കെ വേണമെന്ന്. നിങ്ങൾ ആദ്യം തേടേണ്ടത് ദൈവരാജ്യവും ദൈവനീതിയുമാണ്. എന്നാൽ നിങ്ങൾക്കു വേണ്ടതെല്ലാം ലഭിക്കും. അതിനാൽ നാളെയെപ്പറ്റി ഉത്കണ്ഠപ്പെടാതിരിക്കുക. ഓരോ ദിവസത്തിനും മതിയായ അതിൻ്റെതായ ക്ലേശങ്ങളുണ്ടാവും, നാളേക്ക് അതിൻ്റെ വ്യഥകളുണ്ടാവും.
മത്തായി അദ്ധ്യായം 7.
നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കാതിരുന്നാൽ ദൈവം നിങ്ങളെയും വിധിക്കില്ല. നിങ്ങൾ മറ്റുള്ളവരെ വിധിച്ചാൽ അതേപോലെ തന്നെ ദൈവം നിങ്ങളെയും വിധിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന മാപ്പ് നിങ്ങൾക്കും ലഭിക്കും. നിങ്ങളുടെ കണ്ണിൽ കിടക്കുന്ന കോൽ കാണാതെ നിങ്ങളുടെ സഹോദരന്റെ കണ്ണിലെ കരട് കാണുന്നതെന്ത്? ഞാൻ നിന്റെ കണ്ണിലെ കരടെടുക്കട്ടെ എന്ന് അയാളോട് ചോദിക്കുന്നതെന്തുകൊണ്ട്? ആദ്യം സ്വയം നോക്കുക. നിങ്ങളുടെ സ്വന്തം കണ്ണിലെ ആ കോൽ എടുത്തു കളയുക. അപ്പോൾ നിനക്ക് സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്തു കളയുവാൻ വ്യക്തമായി കാണാനാവും. വിശുദ്ധമായവ നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കരുത്. അവ തിരിഞ്ഞ് നിങ്ങളെ ആക്രമിച്ച് തുണ്ടുതുണ്ടുകളാക്കും. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്കെറിഞ്ഞു കൊടുക്കരുത്. അവ അത് ചവിട്ടി മെതിക്കും. നിരന്തരം ചോദിക്കുക, ദൈവം നിങ്ങൾക്ക് തരും. നിരന്തരം അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. നിരന്തരം മുട്ടുക, വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. അതെ, നിരന്തരം ചോദിക്കുന്നവന് കിട്ടും. ഒരുവൻ തുടർച്ചയായി അന്വേഷിച്ചാൽ അവൻ കണ്ടെത്തും. തുടർച്ചയായി മുട്ടുന്നവന് വാതിൽ തുറക്കപ്പെടും. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ പുത്രന്മാരുണ്ടല്ലോ, നിങ്ങളുടെ മകൻ അപ്പം ചോദിച്ചാൽ നിങ്ങൾ അവന് കല്ലുകൊടുക്കുമോ? ഇല്ല. അഥവാ അവനൊരു മീൻ ചോദിച്ചാൽ നിങ്ങൾ അവന് പാമ്പിനെ കൊടുക്കുമോ? ഇല്ല. നിങ്ങൾ ദുഷ്ടരാണ്, എങ്കിലും നിങ്ങൾക്ക് പോലും അറിയാം സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നല്ലതേ കൊടുക്കാവൂ എന്ന്. അപ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നല്ല ദാനങ്ങളെ തന്നെ കൊടുക്കുമെന്നതിന് സംശയം വേണ്ട. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ കരുതുന്നുവോ അതുപോലെ അവരോടും പെരുമാറുക. മോശയുടെ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകരുടെ ഉപദേശങ്ങളുടെയും അർത്ഥമാണിത്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക, കാരണം അത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. നരകത്തിലേക്കുള്ള വാതിൽ വീതിയേറിയതാണ്, അധികം പേരും ആ വഴി പോകുന്നു. എന്നാൽ ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, അത് വളരെ ദുർഗമവുമാണ്. ചിലർ മാത്രമേ അത് കണ്ടെത്തുന്നുള്ളൂ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക, അവർ ആടിന്റെ വേഷത്തിൽ നിങ്ങളെ സമീപിക്കും. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ചെന്നായ്ക്കളെപ്പോലെ അപകടകാരികളാണ്. അവരുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ അവരെ മനസ്സിലാക്കും. ചീത്തയാളുകൾ ഒരിക്കലും നന്മ ചെയ്യില്ല. മുൾപടർപ്പിൽ മുന്തിരി ഉണ്ടാകാത്തതുപോലെ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴവും ഉണ്ടാകാറില്ല. അതുപോലെ നല്ല വൃക്ഷങ്ങൾ നല്ല ഫലം തരും, ചീത്ത വൃക്ഷങ്ങൾ ചീത്ത ഫലവും. ഒരു നല്ല വൃക്ഷം ദുഷിച്ച ഫലമുണ്ടാക്കില്ല, ദുഷിച്ച വൃക്ഷം നല്ല ഫലവും ഉണ്ടാക്കില്ല. നല്ല ഫലമുണ്ടാക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുണ്ടാക്കുന്ന ഫലങ്ങളെക്കൊണ്ട് നിങ്ങൾ ഈ കള്ളപ്രവാചകരെ മനസ്സിലാക്കും. എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നവരെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ. അവസാന ദിവസം പലരും എന്നോട് പറയും, കർത്താവേ, ഞങ്ങൾ നിനക്കായി പ്രസംഗിച്ചില്ലേ? നിനക്കായി ഭൂതങ്ങളെ ഒഴിപ്പിക്കുകയും നിരവധി വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ അവരോട് വ്യക്തമായി പറയും, എന്റെ സമീപത്തു നിന്ന് കടന്നുപോകൂ, നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ പറയുന്നതെല്ലാം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ ബുദ്ധിമാനെ പോലെയാണ്. അവൻ പാറയിൽ തന്റെ വീട് പണിതു. മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി, വീടിനുമേൽ കാറ്റടിച്ചു, പക്ഷേ ആ വീട് വീണില്ല. എന്തെന്നാൽ അത് പാറമേൽ പണിതിരിക്കുന്നു. എന്നാൽ ഞാൻ പറയുന്നത് കേട്ടിട്ടും അനുസരിക്കാത്തവൻ വിഡ്ഢിയെപ്പോലെയാണ്. അവൻ മണലിൽ വീട് പണിതു. മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായപ്പോൾ കാറ്റടിച്ച് അവന്റെ വീട് വലിയ ശബ്ദത്തോടെ നിലത്തുവീണു.
യേശു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അവന്റെ ഉപദേശത്തിൽ അത്ഭുതപ്പെട്ടു. യേശു പഠിപ്പിച്ചത് അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, യേശു പഠിപ്പിച്ചത് അധികാരമുള്ളവനെ പോലെയായിരുന്നു. മത്തായി അദ്ധ്യായം 8. യേശു മലയിറങ്ങി വന്നു, അനേകം പേർ അവനെ പിന്തുടർന്നു. കുഷ്ഠരോഗിയായ ഒരാൾ അപ്പോൾ അവനെ സമീപിച്ചു. അയാൾ യേശുവിന് മുമ്പിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു,
കർത്താവേ, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ സുഖപ്പെടുത്താനുള്ള ശക്തി നിനക്കുണ്ട്.
യേശു അയാളെ സ്പർശിച്ചു. അവൻ പറഞ്ഞു,
എനിക്ക് നിന്നെ സുഖപ്പെടുത്തണം, സുഖപ്പെടൂ.
ഉടൻ തന്നെ അയാളുടെ കുഷ്ഠരോഗം മാറി. എന്നിട്ട് യേശു അയാളോട് പറഞ്ഞു,
സംഭവിച്ചതൊന്നും ആരോടും പറയരുത്. എന്നാൽ നീ പോയി നിന്നെ പുരോഹിതന് കാണിക്കുക. മോശ കൽപ്പിച്ചിരിക്കുന്ന വഴിപാടുകൾ കഴിക്കുക. അത് ജനത്തിന് ഒരു തെളിവായിരിക്കും.
യേശു കഫർണഹൂമിലേക്ക് പോയി. അവൻ നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവനെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു. അയാൾ പറഞ്ഞു,
കർത്താവേ, എന്റെ ഭൃത്യൻ വീട്ടിൽ രോഗശയ്യയിലാണ്. പക്ഷവാദം പിടിച്ച് അവന് കടുത്ത വേദനയുണ്ട്.
യേശു അയാളോട് പറഞ്ഞു,
ഞാൻ പോയി അവനെ സുഖപ്പെടുത്താം.
അയാൾ മറുപടി പറഞ്ഞു,
കർത്താവേ, എന്റെ ഭവനത്തിൽ അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ യോഗ്യനല്ല. എന്റെ ഭൃത്യൻ സുഖമാകുമെന്ന് അങ്ങ് കൽപ്പിക്കുകയേ വേണ്ടു. ഞാൻ അധികാരിയായ മറ്റൊരാൾക്ക് കീഴ്പ്പെട്ടവനാണ്. എനിക്ക് കീഴിലും ഭടന്മാരുണ്ട്. അവരിൽ ഒരാളോട് ഞാൻ പോകൂ എന്ന് പറഞ്ഞാൽ അവൻ പോകും. വേറൊരുവനോട് വരൂ എന്ന് പറഞ്ഞാൽ അവൻ വരും. മറ്റൊരുവനോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യും. കൂടാതെ എന്റെ ഭൃത്യനും എന്നെ അനുസരിക്കുന്നു. ഇങ്ങനെ ചെയ്യൂ എന്ന് ഞാൻ എന്റെ ഭൃത്യനോട് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യും. നിനക്കും ഇങ്ങനെ അധികാരശക്തിയുണ്ടെന്ന് എനിക്കറിയാം.
ഇത് കേട്ട് യേശു അത്ഭുതപ്പെട്ടു. അവൻ തന്നോടൊപ്പമുണ്ടായിരുന്നവരോട് പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഈ മനുഷ്യനാണ് ഞാൻ ഇസ്രയേലിൽ പോലും ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ വിശ്വാസി. പലരും കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വരും. അവർ സ്വർഗരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമൊപ്പം ഇരുന്ന് ഭക്ഷിക്കും. എന്നാൽ രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായിരിക്കേണ്ടവർ പുറത്തെ ഇരുട്ടിലേക്ക് എറിയപ്പെടും. അവിടെ അവർ വേദന കൊണ്ട് കരയുകയും പല്ല് ഞെരിക്കുകയും ചെയ്യും.
അനന്തരം യേശു ശതാധിപനോട് പറഞ്ഞു,
വീട്ടിലേക്ക് പോകൂ, നീ വിശ്വസിക്കും പോലെ നിന്റെ ഭൃത്യൻ സുഖപ്പെടും.
ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖപ്പെട്ടു. യേശു പത്രോസിന്റെ വീട്ടിലേക്ക് പോയി. പത്രോസിന്റെ അമ്മായിയമ്മ കടുത്ത പനി പിടിച്ച് കിടക്കുകയായിരുന്നു. യേശു അവളുടെ കൈ സ്പർശിച്ചപ്പോൾ അവളുടെ പനി മാറി. അപ്പോൾ അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം ജനങ്ങൾ ഒരുപാട് പേരെ അവന്റെ സമീപം കൊണ്ടുവന്നു. അവരെല്ലാം ഭൂതം ബാധിച്ചവരായിരുന്നു. യേശുവിന്റെ വചനങ്ങളിലൂടെ ഭൂതങ്ങൾ അവരെ വിട്ടുപോയി. രോഗം ബാധിച്ചു വന്ന എല്ലാവരെയും അവൻ സുഖപ്പെടുത്തി. യെശയ്യ പ്രവാചകന്റെ ഈ വാക്കുകൾ നിറവേറ്റാനാണ് അവൻ ഇത് ചെയ്തത്.
അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നകറ്റി.
എല്ലാവരും തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നതായി യേശു കണ്ടു. അതിനാൽ യേശു തന്റെ അനുയായികളോട് മറുകരയിലേക്ക് പോകാൻ ആജ്ഞാപിച്ചു. അപ്പോൾ ഒരു ശാസ്ത്രി യേശുവിനെ സമീപിച്ചു പറഞ്ഞു,
ഗുരു, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിക്കും.
യേശു അയാളോട് പറഞ്ഞു,
കുറുക്കന്മാർക്ക് പാർക്കാൻ മാളങ്ങളുണ്ട്, പക്ഷികൾക്ക് കൂടുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഒരിടവുമില്ല.
യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു,
കർത്താവേ, ഞാൻ പോയി ആദ്യം എന്റെ അപ്പന്റെ ശവം മറവ് ചെയ്യട്ടെ, എന്നിട്ട് അങ്ങയെ പിന്തുടരാം.
എന്നാൽ യേശു അവനോട് പറഞ്ഞു,
എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ.
ഒരു വഞ്ചിയിൽ കയറിയ യേശുവിനെ ശിഷ്യന്മാർ അനുഗമിച്ചു. വഞ്ചി തീരം വിട്ടപ്പോൾ ഒരു കൊടുങ്കാറ്റാഞ്ഞു വീശി. തിരമാലകൾ വഞ്ചിയെ മൂടി. പക്ഷേ യേശു ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. അവർ പറഞ്ഞു,
കർത്താവേ, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങൾ മുങ്ങുന്നു.
യേശു മറുപടി പറഞ്ഞു,
എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസം കുറവാണ്.
അനന്തരം യേശു എഴുന്നേറ്റ് നിന്ന് കാറ്റിനോടും തിരമാലകളോടും അടങ്ങാൻ കൽപ്പിച്ചു. കാറ്റു നിലച്ചു. കടൽ വളരെ ശാന്തമായി മാറി. അവർ അത്ഭുതപ്പെട്ടു പറഞ്ഞു,
എന്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം! കാറ്റും കടലും ഇദ്ദേഹത്തെ അനുസരിക്കുന്നു.
യേശു തടാകത്തിന്റെ മറുകരയിൽ ഗദരേനരുടെ നാട്ടിലെത്തി. അവിടെ രണ്ടുപേർ യേശുവിനെ സമീപിച്ചു. അവരെ ഭൂതങ്ങൾ ബാധിച്ചിരുന്നു. അവർ ശവക്കല്ലറകൾക്ക് ഇടയിലാണ് വസിച്ചിരുന്നത്. അവർ വളരെ അപകടകാരികളുമായിരുന്നു. അതിനാൽ ആ കല്ലറയുടെ അടുത്തുകൂടി ആർക്കും ആ വഴി പോകാൻ കഴിഞ്ഞിരുന്നില്ല. അവർ യേശുവിനെ സമീപിച്ചു നിലവിളിച്ചു.
ദൈവപുത്ര, നിനക്ക് ഞങ്ങളെ കൊണ്ടെന്താണ് വേണ്ടത്? ഞങ്ങളെ സമയത്തിന് മുമ്പേ ശിക്ഷിക്കാനാണോ നീ വന്നിരിക്കുന്നത്?
അവരുടെ അല്പം അകലെയായി ഒരു വലിയ പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. ഭൂതങ്ങൾ യേശുവിനോട് യാചിച്ചു,
നീ ഞങ്ങളെ ഇവരിൽ നിന്ന് ഒഴിപ്പിച്ചാൽ ഈ പന്നിക്കൂട്ടത്തിനുള്ളിലേക്ക് അയക്കണമേ.
യേശു അവരോട് പറഞ്ഞു,
പോകൂ.
ഭൂതങ്ങൾ ആ മനുഷ്യരെ വിട്ട് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മലമുനമ്പുകളിൽ നിന്ന് ചാടി തടാകത്തിലെ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. പന്നിക്കൂട്ടത്തെ മേയിച്ചിരുന്നവർ ഭയന്ന് ഓടിപ്പോയി. അവർ നഗരത്തിൽ ചെന്ന് ഭൂതങ്ങൾ ബാധിച്ച ആളുകൾക്ക് സംഭവിച്ചത് എല്ലാം പറഞ്ഞു. നഗരവാസികളെല്ലാം യേശുവിനെ കാണാനെത്തി. അവനെ കണ്ടപ്പോൾ അവർ അവനോട് ആ ഗ്രാമം വിട്ടുപോകാൻ അപേക്ഷിച്ചു. മത്തായി 5:9. യേശു വഞ്ചിയിൽ കയറി മറുകരയിലുള്ള തന്റെ സ്വന്തം നഗരത്തിലേക്കു പോയി. തളർവാദം ബാധിച്ച ഒരാളെ ചിലർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അയാൾ ഒരു കിടക്കയിൽ കിടക്കുകയായിരുന്നു. അവരുടെ ഉറച്ച വിശ്വാസത്തെ യേശു മനസ്സിലാക്കി. അവൻ രോഗിയോട് പറഞ്ഞു,
യുവാവേ, സന്തോഷവാനായിരിക്കുക, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു.
ശാസ്ത്രിമാരിൽ ചിലർ ഇത് കേട്ടു. അവർ പരസ്പരം പറഞ്ഞു,
ഇയാൾ ദൈവത്തെ പോലെ സംസാരിക്കുന്നു, ദൈവദോഷമല്ലേ ഇത്?
അവരുടെ ഉള്ളിലിരിപ്പ് യേശു അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു,
എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദുഷിച്ച കാര്യങ്ങൾ ആലോചിക്കുന്നത്? നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ എളുപ്പം? മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ പൊറുക്കാനുള്ള അധികാരമുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം.
എന്നിട്ട് യേശു രോഗിയോട് പറഞ്ഞു,
എഴുന്നേറ്റ് നിന്റെ കിടക്കയുമായി വീട്ടിലേക്ക് പോകൂ.
അയാൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ടവരിൽ ഭയം നിറഞ്ഞു. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഇപ്രകാരമുള്ള ശക്തി നൽകിയതിന് അവർ ദൈവത്തെ സ്തുതിച്ചു. യേശു അവിടം വിട്ട് പോകുകയായിരുന്നപ്പോൾ മത്തായി എന്നു പേരുള്ളയാളെ കണ്ടു. മത്തായി ചുങ്കക്കാരുടെ കാര്യാലയത്തിൽ ഇരിക്കുകയായിരുന്നു. യേശു അവനോട് പറഞ്ഞു,
എന്നെ അനുഗമിക്കൂ.
അപ്പോൾ മത്തായി എഴുന്നേറ്റ് യേശുവിനെ പിന്തുടർന്നു. യേശു മത്തായിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അനേകം ചുങ്കക്കാരും മറ്റു ദുഷിച്ച ആൾക്കാരും യേശുവിനോടും ശിഷ്യന്മാരോടും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചു. യേശു അവരോടൊത്തിരുന്ന് ആഹാരം കഴിക്കുന്നത് ഏതാനും പരീശന്മാർ കണ്ടു. അവർ യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു,
എന്താണ് നിങ്ങളുടെ ഗുരു ഈ ചുങ്കപ്പിരിവുകാരുടെയും മറ്റു പാപികളുടെയും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്?
പരീശന്മാർ പറയുന്നത് യേശു കേട്ടു. അവൻ പരീശന്മാരോട് പറഞ്ഞു,
ആരോഗ്യമുള്ളവർക്ക് വൈദ്യനെ ആവശ്യമില്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യമുള്ളത്. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം, അതിന്റെ അർത്ഥം പോയി പഠിക്കൂ. ഞാൻ യാഗമല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ മനുഷ്യരുടെ ഇടയിൽ ദയ കാംക്ഷിക്കുന്നു. നല്ലവരെ ക്ഷണിക്കാനല്ല ഞാൻ വന്നത്, പാപികളെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്.
അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനടുത്തെത്തി. അവർ യേശുവിനോട് ചോദിച്ചു,
ഞങ്ങളും പരീശന്മാരും പലപ്പോഴും ഉപവസിക്കാറുണ്ട്, പക്ഷേ നിന്റെ ശിഷ്യന്മാർ എന്താണ് ഉപവസിക്കാത്തത്?
യേശു മറുപടി പറഞ്ഞു,
വിവാഹവേളയിൽ മണവാളൻ കൂടെയുള്ളപ്പോൾ അവന്റെ കൂട്ടുകാർ ദുഃഖിക്കാറില്ല, പക്ഷേ മണവാളൻ അവരുടെ മധ്യത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന സമയം വരും, അപ്പോൾ സുഹൃത്തുക്കൾ ദുഃഖിക്കും, ആ സമയം അവർ ഉപവസിക്കും. ഒരാൾ പഴയ വസ്ത്രത്തിലെ ദ്വാരമടയ്ക്കാൻ പുതിയ വസ്ത്രത്തിൽ നിന്നും ഒരു കഷണം കീറിയെടുക്കാറില്ല, അഥവാ അയാൾ അങ്ങനെ ചെയ്താൽ കൂട്ടിച്ചേർത്ത തുണി കീറുകയും ദ്വാരം വലുതാവുകയും ചെയ്യും. അതുപോലെ പുതിയ വീഞ്ഞ് ആരും പഴയ വീഞ്ഞു സഞ്ചികളിൽ ഒഴിച്ചു വെക്കാറില്ല, എന്തുകൊണ്ടെന്നാൽ സഞ്ചി പൊട്ടി വീഞ്ഞ് പുറത്തേക്കൊഴുകുകയും വീഞ്ഞ് സഞ്ചി കീറിപ്പോകുകയും ചെയ്യും. എന്നാൽ പുതിയ വീഞ്ഞ് പുതിയ സഞ്ചികളിൽ ഒഴിക്കാറുണ്ട്. അപ്പോൾ വീഞ്ഞും സഞ്ചിയും നന്നായിരിക്കും.
യേശു ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കവേ യഹൂദ പള്ളിയിലെ ഒരു നേതാവ് അവനെ സമീപിച്ചു. അവൻ യേശുവിന് മുമ്പിൽ നമിച്ചിട്ടവനോട് പറഞ്ഞു,
എന്റെ മകൾ അല്പം മുമ്പ് മരിച്ചു, പക്ഷേ അങ്ങ് വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ വീണ്ടും ജീവിക്കും.
യേശു എഴുന്നേറ്റ് അയാളുടെ കൂടെ പോയി. അവന്റെ ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ യേശുവിന്റെ പിന്നാലെയെത്തി അവന്റെ വസ്ത്രത്തിന്റെ കീഴ്ഭാഗം സ്പർശിച്ചു. അവൾക്കറിയാമായിരുന്നു,
എനിക്കവന്റെ വസ്ത്രത്തിൽ തൊടാനായാൽ എന്റെ രോഗം സുഖപ്പെടും.
യേശു തിരിഞ്ഞവളെ നോക്കി അവൻ പറഞ്ഞു,
അല്ലയോ പ്രിയപ്പെട്ട സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു, സന്തോഷിക്കുക.
ഉടൻ ആ സ്ത്രീ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവൾ സുഖപ്പെട്ടു. യേശു നേതാവിനോടൊത്തു അയാളുടെ വീട്ടിലെത്തി അവിടെ ശവസംസ്കാര പാട്ട് പാടുന്നവരെ കണ്ടു. ചിലർ കുട്ടി മരിച്ചതിൽ കരയുന്നുണ്ടായിരുന്നു. യേശു പറഞ്ഞു,
മാറി നിൽക്കൂ, ഈ പെൺകുട്ടി മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുക മാത്രമാണ്.
എന്നാൽ ആളുകൾ യേശുവിനെ പരിഹസിച്ചു. ആളുകളെ പുറത്തിറക്കിയ ശേഷം യേശു കുട്ടിയുടെ മുറിയിൽ കയറി. അവൻ പെൺകുട്ടിയുടെ കരം ഗ്രഹിച്ചു. ഉടൻ തന്നെ അവൾ എഴുന്നേൽക്കുകയും ചെയ്തു. ഈ വാർത്ത ആ പ്രദേശമാകെ വ്യാപിച്ചു. യേശു അവിടം വിട്ടു പോകവേ 2 അന്ധന്മാർ അവനെ അനുഗമിച്ചു. അവർ ഉറക്കെ പറഞ്ഞു,
ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ കാട്ടണമേ.
യേശു അകത്തേക്ക് കയറിയപ്പോൾ അന്ധരും കൂടെ കയറി. യേശു അവരോട് ചോദിച്ചു,
നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
അവർ മറുപടി പറഞ്ഞു,
അതെ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു.
അപ്പോൾ യേശു അവരുടെ കണ്ണുകളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു,
നിങ്ങൾക്ക് കാഴ്ച തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ.
അപ്പോൾ അവരുടെ കാഴ്ചശക്തി വീണ്ടുകിട്ടി. യേശു അവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. അവൻ പറഞ്ഞു,
ഇതാരോടും പറയരുത്.
പക്ഷേ അവർ പുറത്തുപോയി. യേശുവിനെ പറ്റിയുള്ള ഈ വാർത്ത ആ പ്രദേശമാകെ പരത്തി. ആ 2 പേർ പോകാനൊരുങ്ങുമ്പോൾ ചിലർ മറ്റൊരാളെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. ഭൂതം ബാധിച്ചിരുന്നതിനാൽ അയാൾക്ക് മിണ്ടാനാകുമായിരുന്നില്ല. യേശു അയാളിൽ നിന്നും ഭൂതത്തെ ഇറക്കിവിട്ടു. അപ്പോൾ അയാൾക്ക് സംസാരിക്കാനായി. ആളുകൾ അന്തം വിട്ടുകൊണ്ട് പറഞ്ഞു,
ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞങ്ങൾ ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല.
എന്നാൽ പരീശർ പറഞ്ഞു,
ഭൂതങ്ങളുടെ നേതാവ് കൊടുത്ത ശക്തി കൊണ്ടാണ് അവൻ ഇത് ചെയ്യുന്നത്.
യേശു എല്ലാ നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ദൈവരാജ്യത്തെ പറ്റിയുള്ള സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു. എല്ലാ വിധത്തിലുള്ള അവശതകളും രോഗങ്ങളും അവൻ ഭേദമാക്കുകയും ചെയ്തു. യേശുവിന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി. കാരണം അവർ വ്യാകുലരായും നിസ്സഹായരായും കാണപ്പെട്ടു. ഇടയനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെ അനാഥരായിരുന്നു അവർ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
വിളവ് ധാരാളമുണ്ട്, എന്നാൽ വിളവെടുക്കുന്നവരാകട്ടെ കുറവും. വിളവ് ദൈവത്തിനവകാശപ്പെട്ടതാണ്. കൂടുതൽ പണിക്കാരെ അയച്ച് വിളവെടുപ്പിൽ സഹായിക്കാൻ അവനോട് പ്രാർത്ഥിക്കുക.
മത്തായി 10. യേശു തന്റെ 12 ശിഷ്യന്മാരെയും വിളിച്ചുകൂട്ടി. അശുദ്ധാത്മാക്കളെ ഒഴിപ്പിക്കാനുമുള്ള ശക്തിയും എല്ലാവിധ രോഗങ്ങളും ഭേദമാക്കാൻ അവൻ അവർക്ക് ശക്തിയും നൽകി. 12 അപ്പോസ്തലന്മാർ ഇവരായിരുന്നു: ശിമോൻ എന്ന പത്രോസ്, അവന്റെ സഹോദരൻ അന്ത്രയാസ്, സെബദിയുടെ പുത്രൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കപ്പിരിവുകാരനായ മത്തായി, അൽഫായുടെ പുത്രൻ യാക്കോബ്, തദ്ദായി, എരിവുകാരനായ ശിമോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ ഇസ്കരിയോത്ത. യേശു ഈ 12 അപ്പോസ്തലന്മാർക്കും ചില ഉത്തരവുകൾ നൽകി. എന്നിട്ടവരെ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ അയച്ചു. യേശു പറഞ്ഞു,
ജാതികളെ സമീപിക്കരുത്, ശമര്യക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളിലും പോകരുത്. എന്നാൽ ഇസ്രയേൽക്കാരുടെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കൽ ചെല്ലുവിൻ. ചെല്ലുമ്പോൾ നിങ്ങൾ ഈ സന്ദേശം അവർക്കായി പ്രസംഗിക്കുക: സ്വർഗരാജ്യം വരാറായി. രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ജീവിപ്പിക്കുക, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുക, മനുഷ്യരിൽ നിന്നും ഭൂതങ്ങളെ ഒഴിപ്പിക്കുക. ഞാൻ നിങ്ങൾക്കതിനുള്ള കഴിവുകൾ സൗജന്യമായി തന്നു. അതിനാൽ നിങ്ങൾ ആളുകളെ സൗജന്യമായി സഹായിക്കുക. സ്വർണമോ വെള്ളിയോ ചെമ്പോ ആയ നാണയങ്ങൾ നിങ്ങൾ എടുക്കരുത്. ഒരു സഞ്ചിയും എടുക്കരുത്. ധരിക്കുന്ന വസ്ത്രവും ചെരുപ്പും മാത്രം എടുക്കുക. ഊന്നുവടി എടുക്കാതിരിക്കുക. വേലക്കാരൻ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ യോഗ്യനല്ലോ. നിങ്ങൾ ഒരു നഗരത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ യോഗ്യനായ ഒരാളെ കണ്ടെത്തി നിങ്ങൾ അവിടെ വിട്ടു പോകും വരെ അയാളുടെ വീട്ടിൽ താമസിക്കുക. ഏതെങ്കിലും വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുക. ആ വീട്ടുകാർ നിങ്ങളെ സ്വാഗതം ചെയ്താൽ നിങ്ങളുടെ സമാധാനത്തിന് അവർ യോഗ്യരാണ്. നിങ്ങൾ ആശംസിച്ച സമാധാനം അവർക്കുണ്ടാകട്ടെ. മറിച്ച് അവർ നിങ്ങളെ സ്വാഗതം ചെയ്തില്ലെങ്കിൽ സമാധാനത്തിന് അവർ അർഹരല്ല. ആശംസിച്ചത് തിരികെ എടുക്കുക. ഒരു വീടോ ഗ്രാമമോ തന്നെ നിങ്ങളെ സ്വീകരിക്കാനോ ശ്രവിക്കാനോ മടിച്ചാൽ അവിടം വിട്ടു പോവുക. നിങ്ങളുടെ കാലിൽ പറ്റിയ അവരുടെ പൊടി തട്ടിക്കളയുക. ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, വിധി ദിവസം ആ നഗരത്തിന്റെ അവസ്ഥ സൊദോം ഗൊമോരയുടെ അവസ്ഥയേക്കാൾ കഷ്ടമായിരിക്കും. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കൾക്കിടയിലെ ചെമ്മരിയാടുകളെ പോലെയാണ് നിങ്ങൾ. അതിനാൽ നിങ്ങൾ പാമ്പുകളെപ്പോലെ വിവേകശാലികളായിരിക്കുക. എന്നാൽ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കണം. ആളുകളെ സൂക്ഷിക്കുക. അവർ നിങ്ങളെ പിടിച്ച് വിധിച്ചേക്കാം. അവർ തങ്ങളുടെ യഹൂദ പള്ളികളിൽ വെച്ച് നിങ്ങൾക്ക് ചാട്ടയടി നൽകിയേക്കാം. നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടി വന്നേക്കാം. എന്നെ പ്രതിയാണ് നിങ്ങളോട് അവരിത് ചെയ്യുന്നത്. അവിടെ അവരോടും ജാതികളോടും നിങ്ങൾ എന്നെപ്പറ്റി പറയും. പിടിക്കപ്പെടുമ്പോൾ എന്ത് എങ്ങനെ പറയുമെന്നോർത്ത് ദുഃഖിക്കേണ്ട. നിങ്ങൾ പറയേണ്ടത് എന്തെന്ന് നിങ്ങൾക്ക് നൽകപ്പെടും. അപ്പോൾ നിങ്ങളായിരിക്കില്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ പിതാവിന്റെ ആത്മാവായിരിക്കും നിങ്ങളിലൂടെ സംസാരിക്കുന്നത്. സഹോദരന്മാർ സഹോദരന്മാർക്കെതിരെ തിരിയുകയും അവരെ കൊല്ലാൻ കൊടുക്കുകയും ചെയ്യും. പിതാക്കന്മാർ സ്വന്തം മക്കൾക്കെതിരെ തിരിയുകയും അവരെ കൊല്ലാൻ കൊടുക്കുകയും ചെയ്യും. മക്കൾ അപ്പനമ്മമാർക്കെതിരെ തിരിഞ്ഞ് അവരെ കൊല്ലാൻ കൊടുക്കും. നിങ്ങൾ എന്റെ ശിഷ്യന്മാരായതിനാൽ എല്ലാവരും നിങ്ങളെ വെറുക്കും. എന്നാൽ അന്ത്യം വരെ ഉറച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു നഗരത്തിൽ മോശമായി അവർ പീഡിപ്പിച്ചാൽ അടുത്ത നഗരത്തിലേക്ക് പോകുക. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, മനുഷ്യപുത്രൻ വീണ്ടും വരുന്നതിന് മുമ്പ് ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലൂടെയും നിങ്ങൾ പോയിട്ടുണ്ടാവില്ല. ഒരു ശിഷ്യനും തന്റെ ഗുരുവിനേക്കാൾ മിടുക്കനല്ല, ഒരു ഭൃത്യനും തന്റെ യജമാനനേക്കാൾ മിടുക്കനല്ല. ഗുരുവിനെപ്പോലെ ആയാൽ ശിഷ്യന് തൃപ്തിയടയാം, ഭൃത്യൻ യജമാനനെ പോലെയും. കുടുംബനാഥനെ ബേൽസെബൂൽ എന്ന പേരിൽ വിളിക്കപ്പെടുന്നുവെങ്കിൽ മറ്റംഗങ്ങളെ അതിലും നീചമായി വിളിക്കപ്പെടും. അതിനാൽ അവരെ ഭയപ്പെടേണ്ടതില്ല. മറച്ചുവെക്കപ്പെട്ടതെല്ലാം പുറത്തുവരും, രഹസ്യമെല്ലാം പരസ്യമാകും. ഞാൻ ഇതെല്ലാം രഹസ്യമായി നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം വെളിച്ചത്തിൽ നിങ്ങൾ പറയണം. ഞാൻ ഇവ നിങ്ങളോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, എന്നാൽ നിങ്ങൾ ഇതെല്ലാം സ്വതന്ത്രമായി ജനങ്ങളോട് പറയണം. മനുഷ്യരെ ഭയക്കാതിരിക്കുക. അവർക്ക് ശരീരത്തെ മാത്രമേ കൊല്ലാനാവൂ, ആത്മാവിനെ കൊല്ലാനാവില്ല. ശരീരത്തെയും ആത്മാവിനെയും മരിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. ശരീരത്തെയും ആത്മാവിനെയും നരകത്തിലേക്ക് അയക്കാൻ അവന് കഴിയും. രണ്ട് ചെറിയ പക്ഷികളെ വിൽക്കുന്നത് ഒരു ചില്ലിക്കാശിനാണ്. എന്നാൽ നിങ്ങളുടെ പിതാവ് അനുവദിക്കാതെ ഒരു പക്ഷി പോലും ചാകുന്നില്ല. നിങ്ങളുടെ തലയിൽ എത്ര മുടികളുണ്ടെന്ന് വരെ ദൈവത്തിനറിയാം. അതിനാൽ ഭയക്കേണ്ട, അനേക പക്ഷികളേക്കാൾ വിലയേറിയവരാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഒരാൾ അവൻ എന്നിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞാൽ അയാൾ എനിക്കുള്ളവനെന്ന് ഞാൻ പറയും. ഞാൻ ഇത് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിലും പറയും. എന്നാൽ എന്നിൽ വിശ്വാസമില്ലെന്ന് ജനമധ്യത്തിൽ പറയുന്നവൻ എനിക്ക് അവകാശപ്പെട്ടവനല്ലെന്ന് ഞാനും പറയും, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ പോലും. ഞാൻ ഭൂമിയിൽ സമാധാനം കൈവരിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ വന്നത് അതിനല്ല, വാളെത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ സംഭവിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഒരാളുടെ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും അയാളുടെ ശത്രുക്കൾ. മകൻ അപ്പനെതിരാകും, മകൾ അമ്മയ്ക്കെതിരാകും, മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരും ആകും. എന്നേക്കാൾ സ്വന്തം അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. എന്നേക്കാൾ സ്വന്തം മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. എന്നെ അനുഗമിക്കുമ്പോൾ ഏൽപ്പിക്കപ്പെട്ട കുരിശു ചുമക്കാൻ മടിക്കുന്നവനും എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. എന്നേക്കാൾ അധികം സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുന്നവന് യഥാർത്ഥ ജീവിതം നഷ്ടമാകും. എനിക്കുവേണ്ടി സ്വന്തം ജീവിതം ഉപേക്ഷിക്കുന്നവന് യഥാർത്ഥ ജീവിതം കണ്ടെത്താനാകും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെയും സ്വീകരിക്കുകയാണ്. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയുമാണ് സ്വീകരിക്കുന്നത്. പ്രവാചകനെ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. ഒരു മനുഷ്യന്റെ നന്മയെ പ്രതി അയാളെ സ്വീകരിക്കുന്നവന് നല്ലവനുള്ള പ്രതിഫലം കിട്ടും. ഒരു ചെറിയവനെ അവൻ എന്റെ ശിഷ്യനായതിന്റെ പേരിൽ ആരെങ്കിലും സഹായിച്ചാൽ അയാൾക്ക് സത്യമായും പ്രതിഫലം കിട്ടും. എന്റെ ശിഷ്യന് ഒരു കോപ്പ് വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂവെങ്കിലും അതിന് പ്രതിഫലം അയാൾക്ക് കിട്ടും.
മത്തായി അദ്ധ്യായം 11. യേശു തന്റെ 12 ശിഷ്യന്മാർക്കും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അനന്തരം അവൻ ഗലീലയിലെ നഗരങ്ങളിൽ ഉപദേശിക്കാനും പ്രസംഗിക്കാനുമായി പോയി. സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിലായിരുന്നു. ക്രിസ്തുവിന്റെ പ്രവൃത്തികളെപ്പറ്റി യോഹന്നാൻ കേട്ടിരുന്നു. അതിനാൽ അയാൾ തന്റെ ചില ശിഷ്യന്മാരെ ക്രിസ്തുവിനടുത്തേക്ക് അയച്ചു. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു,
വരുമെന്ന് യോഹന്നാൻ പറഞ്ഞവൻ തന്നെയാണോ നീ? അതോ ഞങ്ങൾ വേറൊരാളെ നോക്കണമോ?
യേശു മറുപടി പറഞ്ഞു,
യോഹന്നാന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ പറയുക. അന്ധർക്ക് കാഴ്ച ലഭിച്ചു, തളർവാദം പിടിപെട്ടവർ നടക്കാറായി, കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുന്നു, ബധിരർക്ക് കേൾക്കാറായി, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, സുവിശേഷം പാവപ്പെട്ടവർക്കിടയിൽ പ്രസംഗിക്കപ്പെടുന്നു. എന്നെ സ്വീകരിക്കുന്നതിൽ തടസ്സമില്ലാത്തവൻ അനുഗ്രഹീതൻ.
യോഹന്നാന്റെ ശിഷ്യന്മാർ പോകവേ യേശു മറ്റാളുകളോട് യോഹന്നാനെപ്പറ്റി പറയാൻ തുടങ്ങി. യേശു പറഞ്ഞു,
മരുഭൂമിയിലേക്ക് നിങ്ങൾ എന്ത് കാണാനാണ് പോയത്? ഞാങ്ങണ കാറ്റിൽ ഉലയുന്നത് കാണാനോ? അല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് കാണാനാണ് പോയത്? നല്ല വസ്ത്രങ്ങളണിഞ്ഞ ഒരാളെയോ? അല്ല, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞവർ രാജകൊട്ടാരങ്ങളിലാണ് താമസം. പിന്നെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? ഒരു പ്രവാചകനെ?
അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, യോഹന്നാൻ ഒരു പ്രവാചകനിലും ഉപരിയായിരുന്നു. തിരുവെഴുത്തിൽ യോഹന്നാനെപ്പറ്റി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇതാ ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും, അവൻ നിനക്ക് മാർഗമൊരുക്കും. ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, സ്നാപക യോഹന്നാൻ എക്കാലവും ജീവിച്ചിരുന്നവരെക്കാൾ ശ്രേഷ്ഠനാണ്. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും യോഹന്നാനേക്കാൾ ശ്രേഷ്ഠനാണ്. യോഹന്നാന്റെ കാലം മുതൽ ഇന്നു വരെ സ്വർഗരാജ്യം അതിശക്തമായി മുന്നോട്ട് പോകുകയായിരുന്നു. അതിലേക്ക് പ്രവേശിക്കാൻ ആളുകൾ തള്ളിക്കയറി. യോഹന്നാന്റെ വരവ് വരെ എല്ലാ പ്രവാചകരും മോശയുടെ ന്യായപ്രമാണവും ദൈവരാജ്യത്തെപ്പറ്റിയും പ്രവചിച്ചു. അവർ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവചിച്ചു. ന്യായപ്രമാണവും പ്രവാചകരും പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ യോഹന്നാൻ ഏലിയാവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഏലിയാവ് വരാനിരിക്കുന്നുവെന്ന് അവർ പ്രവചിച്ചിട്ടുണ്ട്. കാതുള്ളവർ കേൾക്കട്ടെ. ഇന്നത്തെ തലമുറക്കാരെ ഞാൻ എന്തിനോട് ഉപമിക്കണം? അവരെന്തിനെ പോലെയാണ്? ഇന്നത്തെ ആൾക്കാർ ചന്തക്കുട്ടികളെപ്പോലെയാണ്. ഒരു സംഘം കുട്ടികൾ മറ്റേ സംഘക്കാരെ വിളിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, പക്ഷേ നിങ്ങൾ നൃത്തം വച്ചില്ല. ഞങ്ങൾ ദുഃഖഗാനം പാടി, പക്ഷേ നിങ്ങൾക്ക് ദുഃഖമുണ്ടായില്ല. ആളുകൾ അതുപോലെയാണെന്ന് ഞാൻ എന്തിനു പറയുന്നു? എന്തെന്നാൽ യോഹന്നാൻ വന്നു, അവൻ മറ്റുള്ളവരെ പോലെ തിന്നില്ല, വീഞ്ഞു കുടിച്ചുമില്ല. അവർ പറഞ്ഞു, അവനെ ഭൂതം ബാധിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ വന്നത് മറ്റുള്ളവരെ പോലെ തിന്നും വീഞ്ഞു കുടിച്ചും കൊണ്ടാണ്. അപ്പോൾ ആളുകൾ പറയുന്നു, അവനെ നോക്കൂ, അവൻ വളരെ തിന്നുന്നു, ധാരാളം കുടിക്കുന്നു, ചുങ്കക്കാരുടെയും മറ്റു പാപികളുടെയും സ്നേഹിതൻ. പക്ഷേ ജ്ഞാനം സാധൂകരിക്കപ്പെടുന്നത് അതിന്റെ പ്രവൃത്തികൾ കൊണ്ടാണ്.
പിന്നീട് യേശു തന്റെ മിക്ക വീര്യപ്രവർത്തികളും നടത്തിയ നഗരങ്ങളെ വിമർശിച്ചു. കാരണം ആ നഗരങ്ങളിലെ നിവാസികൾ മാനസാന്തരപ്പെടുകയോ പാപം ചെയ്യുന്നത് നിർത്തുകയോ ചെയ്തില്ല. യേശു പറഞ്ഞു,
കോരസീനെ നിങ്ങൾക്ക് കഷ്ടം, ബേത്സയിദയെ നിങ്ങൾക്ക് കഷ്ടം. ഞാൻ നിങ്ങളിൽ അധികം വീര്യപ്രവർത്തികളും ചെയ്തു. ഇതേ വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ അന്നാട്ടുകാർ പണ്ടേ തന്നെ മാനസാന്തരപ്പെടുമായിരുന്നു. അവർ രട്ട് ധരിക്കുകയും ചാരം ദേഹത്ത് പൂശുകയും ചെയ്ത് തങ്ങളുടെ പാപങ്ങളിൽ പശ്ചാത്തപിച്ചേനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ത്യവിധി ദിവസം നിങ്ങളുടെ സ്ഥിതി സോരിനേക്കാളും സീദോനേക്കാളും അസഹ്യമായിരിക്കും. കഫർനഹൂമേ, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമോ? ഇല്ല, നിങ്ങൾ മരണക്കുഴിയിലേക്ക് എറിയപ്പെടും. ഞാൻ നിന്നിൽ പല വീര്യപ്രവർത്തികളും പ്രവർത്തിച്ചു. അതേ വീര്യപ്രവർത്തികൾ ഞാൻ സോദോമിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അന്നാട്ടുകാർ പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും ആ നഗരം ഇന്നും നിലനിൽക്കുകയും ചെയ്തേനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ന്യായവിധി ദിവസം നിങ്ങളുടെ സ്ഥിതി സോദോമിനേക്കാൾ കഷ്ടമായിരിക്കും.
അപ്പോൾ യേശു പറഞ്ഞു,
സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ എന്റെ പിതാവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. വിവേകശാലികളിൽ നിന്നും വിജ്ഞാനികളിൽ നിന്നും ഇതെല്ലാം മറച്ചു പിടിച്ചതിന് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്നാൽ ഈ കൊച്ചു കുട്ടികളെപ്പോലെയുള്ളവർക്ക് നീ ഇത് കാട്ടിക്കൊടുത്തു. അതേ പിതാവേ നിന്റെ ഇച്ഛ പോലെ കാര്യം നടത്തി. എനിക്ക് എല്ലാം എന്റെ പിതാവ് തന്നു. പുത്രനെ പിതാവിന് മാത്രമേ അറിയൂ, മറ്റാർക്കും അറിയയില്ല. പിതാവിനെ പുത്രന് മാത്രമേ അറിയൂ, മറ്റാർക്കും അറിയയില്ല. പുത്രൻ പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി തെരഞ്ഞെടുത്തവർക്ക് മാത്രം പിതാവിനെ അറിയാനാകും. ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. എന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. ഞാൻ സൗമ്യനും വിനീത ഹൃദയനുമാണ്. നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾ ശാന്തി കണ്ടെത്തും. ഞാൻ നിർദ്ദേശിക്കുന്ന ജോലി എളുപ്പമാണ്, ഞാൻ തരുന്ന ഭാരം ലഘുവുമാണ്.
മത്തായി അദ്ധ്യായം 12. അതേസമയം ഒരു ശബത്ത് ദിവസം യേശു ധാന്യ വയലുകളിലൂടെ നടക്കുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാരും കൂടെയുണ്ടായിരുന്നു. അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതിനാൽ അവർ ധാന്യങ്ങൾ പറിച്ചു തിന്നാൻ തുടങ്ങി. പരീശർ അത് കണ്ടു. അവർ യേശുവിനോട് പറഞ്ഞു,
നോക്കൂ, ശബത്ത് ദിവസം യഹൂദ ന്യായപ്രമാണം വിലക്കുന്നതല്ലേ നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നത്?
യേശു അവരോട് പറഞ്ഞു,
തനിക്കും തന്നോടൊപ്പമുള്ളവർക്കും വിശന്നപ്പോൾ ദാവീദ് ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദാവീദ് ദൈവാലയത്തിൽ പ്രവേശിച്ചു, അവനും അവന്റെ ആൾക്കാരും വഴിപാടിനുള്ള അപ്പം എടുത്തു തിന്നു. ശബത്തിനെ സംബന്ധിച്ച ന്യായപ്രമാണം ലംഘിക്കൽ അതും ന്യായപ്രമാണ വിരുദ്ധമായിരുന്നു. പുരോഹിതർക്ക് മാത്രമേ അത് തിന്നാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എല്ലാ ശബത്ത് ദിവസവും ദൈവാലയത്തിലെ പുരോഹിതർ ശബത്തിന്റെ ന്യായപ്രമാണം ലംഘിക്കുന്നത് മോശയുടെ ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ പുരോഹിതർ അത് ചെയ്യുന്നതിൽ തെറ്റില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവാലയത്തേക്കാൾ മഹത്തായ ചിലത് ഇവിടെയുണ്ട്. തിരുവെഴുത്തിൽ പറയുന്നു, മൃഗയാഗത്തേക്കാൾ ജനങ്ങളോട് നിങ്ങൾ ദയ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്കുകളുടെ അർത്ഥമെന്തെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നിരപരാധികളെ നിങ്ങൾ വിധിക്കില്ല. മനുഷ്യപുത്രൻ ശബത്ത് ദിവസത്തിന്റെ കർത്താവാണ്.
യേശു അവിടം വിട്ട് അവരുടെ യഹൂദ പള്ളിയിലേക്ക് പോയി. അവിടെ ഒരു കൈ തളർന്ന ഒരാളുണ്ടായിരുന്നു. യേശുവിൽ എന്തെങ്കിലും തെറ്റ് കാണാൻ കാത്തുനിന്നവരും അവിടെ ഉണ്ടായിരുന്നു. അവർ യേശുവിനോട് ചോദിച്ചു,
ശബത്ത് ദിവസം രോഗശാന്തി വരുത്തുന്നത് ശരിയാണോ?
യേശു മറുപടി പറഞ്ഞു,
നിങ്ങളുടെ അധീനതയിലുള്ള ഏക കുഞ്ഞാട് ശബത്ത് ദിവസം കുഴിയിൽ വീണാൽ നിങ്ങൾ അതിനെ കുഴിയിൽ നിന്നും പുറത്തെടുക്കും? തീർച്ചയായും ഒരു മനുഷ്യൻ ആടിനേക്കാൾ പ്രധാനമാണ്. അതിനാൽ ശബത്ത് ദിവസം നന്മ ചെയ്യുവാൻ മോശയുടെ ന്യായപ്രമാണം അനുവദിക്കുന്നു.
അനന്തരം യേശു കൈ തളർന്നവനോട് പറഞ്ഞു,
നിന്റെ കൈ ഒന്ന് കാണട്ടെ.
അയാൾ തന്റെ കൈ യേശുവിന്റെ നേരെ നീട്ടി. അപ്പോൾ തന്നെ മറ്റേ കൈ പോലെ ആ കൈ വീണ്ടും ആരോഗ്യം പ്രാപിച്ചു. എന്നാൽ അവിടം വിട്ടുപോയ പരീശർ യേശുവിനെ കൊല്ലാൻ ആലോചിച്ചു. പരീശർ ചെയ്യുന്നതെന്താണെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതിനാൽ അവൻ അവിടം വിട്ടു. അനേകം പേർ അവനെ പിന്തുടരുകയും രോഗികളായവരെ അവൻ സുഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ താൻ ആരാണെന്ന് മറ്റാരോടും പറയരുതെന്നവൻ താക്കീത് ചെയ്തു. യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ നിറവേറ്റാനാണവൻ ഇതെല്ലാം ചെയ്തത്. യെശയ്യാവ് പറഞ്ഞു,
ഇതാ എന്റെ ദാസൻ, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവനിൽ ഞാൻ സന്തുഷ്ടനുമാണ്. എന്റെ ആത്മാവിനെ ഞാൻ അവനിൽ ആവസിപ്പിക്കും. ജാതികൾക്കിടയിൽ എന്റെ നേരായ വിധി അവൻ പ്രഖ്യാപിക്കും. അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്യില്ല. തെരുവുകളിൽ ആരും അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ ഓടിക്കയില്ല. എരിഞ്ഞു തീരാറായ പ്രകാശം അവൻ അണയ്ക്കുകയില്ല. നീതിയെ വിജയത്തിൽ എത്തിക്കും വരെ അവനിത് തുടരും. രാഷ്ട്രങ്ങൾ അവരുടെ പ്രത്യാശ അവനിൽ വയ്ക്കും.
അപ്പോൾ ചിലർ ചേർന്ന് ഒരാളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒരു ഭൂതം ബാധിച്ചതിനാൽ അയാൾ അന്ധനും ഊമനുമായിരുന്നു. യേശു അയാളെ സുഖപ്പെടുത്തി കാഴ്ചയും സംസാരശേഷിയും തിരിച്ചു നൽകി. എല്ലാവരും അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു,
ഈ മനുഷ്യനായിരിക്കും ദൈവം നമ്മുടെ ഇടയിലേക്ക് അയക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദാവീദിന്റെ പുത്രൻ.
ആളുകൾ ഇങ്ങനെ പറഞ്ഞത് പരീശർ കേട്ടു. പരീശർ പറഞ്ഞു,
ബേത്സെബൂലിന്റെ സഹായത്തോടെയാണ് ഇവൻ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്നത്. ഭൂതങ്ങളുടെ നേതാവാണ് ബേത്സെബൂൽ.
പരീശർ ചിന്തിക്കുന്നത് എന്താണെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതിനാൽ യേശു അവരോട് പറഞ്ഞു,
അന്തഛിദ്രമുള്ള ഏത് രാജ്യവും നശിക്കും. വിഭജിക്കപ്പെട്ട പട്ടണം നിലനിൽക്കില്ല. വിഭജിക്കപ്പെട്ട കുടുംബത്തിനും നിലനിൽപ്പില്ല. സാത്താൻ സാത്താനെ ഒഴിപ്പിച്ചാൽ സാത്താൻ തനിക്കെതിരായിട്ട് വിഭജിക്കപ്പെടും. അവന്റെ രാജ്യത്തിന് തുടരാൻ കഴിയുകയുമില്ല. ഭൂതങ്ങളെ ഒഴിപ്പിക്കുമ്പോൾ ഞാൻ സാത്താന്റെ ശക്തി ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്നത് ആരുടെ ശക്തിയാലാണ്? അതിനാൽ നിങ്ങൾക്ക് തെറ്റിയെന്ന് നിങ്ങളുടെ ആളുകൾ തന്നെ തെളിയിക്കുന്നു. എന്നാൽ ഭൂതങ്ങളെ ഒഴിപ്പിക്കാൻ ഞാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനർത്ഥം ദൈവരാജ്യം നിങ്ങൾക്കായി നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു എന്നാണ്. കരുത്തനായ ഒരാളുടെ വീട്ടിൽ കടന്ന് അയാളുടെ സാധനങ്ങൾ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം വീട്ടുടമയെ ബന്ധിക്കണം. എന്നാൽ ശക്തന്റെ വീട് അവന് കൊള്ളയടിക്കാൻ കഴിയും. എന്നോടൊപ്പം ഇല്ലാത്തവൻ എനിക്കെതിരാകുന്നു. എന്നോടൊപ്പം ശേഖരിക്കാത്തവൻ ഞാൻ ശേഖരിച്ചത് ചിതറിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആളുകൾ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും അവർ പൊറുക്കപ്പെടാം. അവർ പറയുന്ന എല്ലാ ദുഷിച്ച വാക്കുകൾക്കും അവർ ക്ഷമിക്കപ്പെടാം. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി വാക്കുകളിലൂടെ ദൈവത്തെ നിന്ദിക്കുന്നവന് ക്ഷമ കിട്ടുകയില്ല. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവന് മാപ്പു കിട്ടിയെന്ന് വരാം. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി സംസാരിക്കുന്നവൻ പൊറുക്കപ്പെടില്ല. അവന് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും മാപ്പില്ല. നല്ല ഫലം വേണമെങ്കിൽ വൃക്ഷം നല്ലതായിരിക്കണം. നിങ്ങളുടെ മരം നല്ലതല്ലെങ്കിൽ അതിനെ നന്നാക്കിയെടുക്കണം. ഒരു വൃക്ഷം അറിയപ്പെടുന്നത് അതുണ്ടാക്കുന്ന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പാമ്പുകളെ, ദുഷ്ടന്മാരെ, എങ്ങനെ നിങ്ങൾക്ക് നന്മ സംസാരിക്കാനാകും? ഹൃദയത്തിലുള്ളതാണല്ലോ വായ് സംസാരിക്കുന്നത്. നല്ലവനായ ഒരുവൻ അയാളുടെ ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്നു. അതിനാൽ അവന് സ്വന്തം ഹൃദയത്തിൽ നിന്ന് വരുന്ന നല്ല കാര്യങ്ങൾ സംസാരിക്കാനാകുന്നു. എന്നാൽ ദുഷ്ടനായ ഒരുവന്റെ മനസ്സിൽ ദുഷ്ടത നിറയുന്നു. അതിനാൽ അയാൾ സംസാരിക്കുന്നത് അയാളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ദുഷിച്ച കാര്യങ്ങളാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, തങ്ങൾ പറയുന്ന നിസ്സാരമായ ഓരോ വാക്കിനും ജനങ്ങൾ വിധി ദിവസത്തിൽ കണക്കു പറയേണ്ടി വരും. അന്ത്യവിധി ദിവസത്തിൽ ഇത് സംഭവിക്കും. നിങ്ങൾ പറഞ്ഞ വാക്കുകളനുസരിച്ചാവും നിങ്ങളെ വിധിക്കുക. നിങ്ങളുടെ ചില വാക്കുകൾ നിങ്ങളെ നീതീകരിക്കും, എന്നാൽ വേറെ ചില വാക്കുകൾക്ക് നിങ്ങൾ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും.
അപ്പോൾ പരീശന്മാർ ചിലരും ശാസ്ത്രിമാരും യേശുവിനോട് പറഞ്ഞു,
ഗുരു,
ഒരടയാളമായി അങ്ങ് ഒരു വീര്യപ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണണം.
യേശു മറുപടി പറഞ്ഞു,
ദുഷ്ടരും പാപികളുമായവരാണ് അടയാളമായി വീര്യപ്രവൃത്തി ആവശ്യപ്പെടുക. എന്നാൽ അവർക്കായി ഒരു വീര്യപ്രവൃത്തിയും നൽകപ്പെടുകയില്ല. യോന പ്രവാചകന് സംഭവിച്ച അത്ഭുതമാണ് ഏക അടയാളം. മൂന്ന് രാത്രിയും മൂന്ന് പകലും യോന ഒരു വലിയ മീനിന്റെ വയറ്റിൽ കിടന്നു. അതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് പകലും മൂന്ന് രാത്രിയും ഭൂമിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കും. വിധി ദിവസം നിനവയിലുള്ളവർ നിങ്ങളോടൊപ്പം എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ കുറ്റവാളികളാണെന്ന് തെളിയിക്കും. എന്തുകൊണ്ടെന്നാൽ യോന അവരോട് പ്രസംഗിച്ചപ്പോൾ അവർ അനുതപിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ യോനയേക്കാൾ മഹാനാണ്. അന്ത്യവിധിയിൽ തെക്കിന്റെ റാണി ഇന്നത്തെ നിങ്ങളുടെ തലമുറക്കാരോടൊപ്പം എണീറ്റു നിന്ന് അതിന് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് തെളിയിക്കും. എന്തുകൊണ്ടെന്നാൽ ആ രാജ്ഞി വളരെ വളരെ അകലെ നിന്നും ശലോമോന്റെ വിജ്ഞാനപ്രദമായ ബുദ്ധി ഉപദേശം കേൾക്കാൻ വന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ശലോമോനേക്കാളും വലിയവനാണ്. ഒരാളിൽ നിന്നും പുറത്തു വരുന്ന അശുദ്ധാത്മാവ് വിശ്രമിക്കാനൊരിടം തേടി മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു. എന്നാൽ അവൻ ഒരിടവും കണ്ടെത്തിയില്ല. അതിനാൽ അശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ വിട്ടുപോന്ന വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോകുന്നു. അശുദ്ധാത്മാവ് അയാളിലേക്ക് മടങ്ങി വന്നപ്പോൾ അയാളുടെ ശരീരം ശൂന്യമായിരിക്കുന്നതായി കാണുന്നു. ആ വീട് അടിച്ചുവാരി വൃത്തിയാക്കിയിരിക്കുന്നു. അശുദ്ധാത്മാവ് പുറത്തുപോയി തന്നേക്കാൾ ദുഷിച്ച് മറ്റ് ഏഴ് അശുദ്ധാത്മാക്കളുമായി മടങ്ങി വന്ന് അവരെല്ലാം കൂടി അയാളിൽ താമസിക്കുന്നു. അതോടെ അയാൾ പൂർവാധികം വഷളനായി. ദുഷിച്ച ഈ തലമുറക്കാരുടെ അവസ്ഥ ഇതുതന്നെയാണ്.
യേശു ജനങ്ങളെ പഠിപ്പിക്കവേ അവന്റെ മാതാവും സഹോദരങ്ങളും പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അവനോട് സംസാരിക്കണമായിരുന്നു. ഒരാൾ യേശുവിനോട് പറഞ്ഞു,
നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കാനായി വെളിയിൽ കാത്തു നിൽക്കുന്നു.
യേശു അവനോട് മറുപടി പറഞ്ഞു,
ആരാണെന്റെ അമ്മ, ആരാണെന്റെ സഹോദരന്മാർ?
പിന്നീട് യേശു തന്റെ ശിഷ്യന്മാരെ ചൂണ്ടിപ്പറഞ്ഞു,
നോക്കൂ, ഇവരാണെന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. എന്റെ യഥാർത്ഥ സഹോദരനും സഹോദരിയും അമ്മയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്.
മത്തായി അദ്ധ്യായം 13. ആ ദിവസം തന്നെ യേശു വീടിന് പുറത്തുപോയി കടലോരത്തിരുന്നു. എല്ലാവരും അവന്റെ ചുറ്റും നിന്നു. അതിനാൽ അവൻ ഒരു വഞ്ചിയിൽ കയറിയിരുന്നു. മറ്റെല്ലാവരും തീരത്തു തന്നെ നിന്നു. അപ്പോൾ അവൻ അവരെ പലതും ഉപദേശിക്കാൻ പല കഥകളും ഉപയോഗിച്ചു. യേശു പറഞ്ഞു,
ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കാൻ ഇറങ്ങി. വിതയ്ക്കവേ ചില വിത്തുകൾ വഴിയിൽ വീണു. പക്ഷികൾ വന്ന് അവ കൊത്തിത്തിന്നു. ചില വിത്തുകൾ പാറയിൽ വീണു. അവിടെ ചെളിയില്ലായിരുന്നു. വിത്ത് വളരെ വേഗം വളർന്നു. എന്തെന്നാൽ മണ്ണിൽ ആഴമില്ലായിരുന്നു. പക്ഷേ സൂര്യൻ ഉയർന്നപ്പോൾ ചെടികൾ കരിഞ്ഞു. ആഴത്തിൽ വേരുകളില്ലാതിരുന്നതിനാൽ ചെടികൾ കരിഞ്ഞു. മറ്റു ചില വിത്തുകൾ മുള്ളുകൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് വിത്ത് വളരാൻ തടസ്സമായി. മറ്റു ചില വിത്തുകളാകട്ടെ നല്ല മണ്ണിലാണ് വീണത്. ആ വിത്ത് വളർന്ന് ധാന്യമുണ്ടായി. ചില ചെടികൾ 100 മടങ്ങ് കൂടുതൽ വിളഞ്ഞു. ചിലവ 60ഉം മറ്റു ചിലവ 30ഉം മേനി വിളവുണ്ടായി. കാതുള്ളവർ കേൾക്കട്ടെ.
ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു,
ജനങ്ങളെ ഉപദേശിക്കാൻ അങ്ങെന്തിനാണ് കഥകൾ ഉപയോഗിക്കുന്നത്?
യേശു മറുപടി പറഞ്ഞു,
സ്വർഗരാജ്യത്തെപ്പറ്റിയുള്ള രഹസ്യങ്ങൾ അറിയാനുള്ള അവകാശം നിങ്ങൾക്ക് മാത്രമേ അനുവദിച്ചു കിട്ടിയിട്ടുള്ളൂ. മറ്റാർക്കും ഈ രഹസ്യങ്ങൾ അറിയാൻ കഴിയുകയില്ല. ചിലതുള്ളവന് കൂടുതൽ നൽകപ്പെടും. അവന് ആവശ്യമുള്ളതിലധികം ലഭിച്ചേക്കാം. എന്നാൽ ഇല്ലാത്തവന് ഉള്ളതിൽ കുറച്ചുകൂടി നഷ്ടമാകും. അവരെ ഉപദേശിക്കാൻ ഞാൻ കഥകൾ ഉപയോഗിക്കാൻ കാരണമിതാണ്. അവർ നോക്കുന്നുണ്ടെങ്കിലും കാണുന്നില്ല, കേൾക്കുന്നെങ്കിലും മനസ്സിലാക്കുന്നില്ല. അതിനാൽ അവരുടെ കാര്യത്തിൽ യെശയ്യാവിന്റെ പ്രവചനം നിറവേറ്റിയിരിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യും എന്നാലും മനസ്സിലാക്കില്ല, നിങ്ങൾ നോക്കുകയും കാണുകയും ചെയ്യും എങ്കിലും കണ്ടത് മനസ്സിലാക്കില്ല. ഇവരുടെ ഹൃദയങ്ങൾ കഠിനങ്ങളാണ്. അവർക്ക് ചെവിയുണ്ടെങ്കിലും ശ്രദ്ധിക്കുന്നില്ല. സത്യം കാണാൻ അവർ വിസമ്മതിക്കുന്നു. അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാതിരിക്കുകയും സ്വന്തം ചെവി കൊണ്ട് കേൾക്കാതിരിക്കുകയും സ്വന്തം മനസ്സുകൊണ്ട് അറിയാതിരിക്കുകയും ചെയ്യുന്നത് എന്റെ അടുക്കലേക്ക് തിരിഞ്ഞ് ഞാൻ ചികിത്സിക്കണമെന്ന് ആവശ്യപ്പെടാതിരിക്കാനാണ്. എന്നാൽ നിങ്ങൾ അനുഗ്രഹീതരാണ്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുന്നവയും മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, അനേകം പ്രവാചകരും നല്ലവരായ ആളുകളും നിങ്ങളിപ്പോൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചു, എന്നാൽ അവരത് കണ്ടില്ല. അനേകം പ്രവാചകരും നല്ലവരും നിങ്ങളിപ്പോൾ കേൾക്കുന്നത് കേൾക്കാനും ആഗ്രഹിച്ചു, എന്നാൽ അവരത് കേട്ടില്ല. അതിനാൽ കർഷകന്റെ കഥയുടെ അർത്ഥം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുക. വഴിയിൽ വീണ വിത്തുകൾ എന്താണ്? രാജ്യത്തെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നവരെ പോലെയാണ് ആ വിത്തുകൾ. അയാളുടെ മനസ്സിൽ വിതച്ചവ ദുഷ്ടൻ വന്ന് എടുത്തുകൊണ്ടുപോകും. പാറപ്പുറത്ത് വീണ വിത്തുകൾ എന്താണ്? വചനം കേട്ട മാത്രയിൽ തന്നെ സന്തോഷപൂർവം സ്വീകരിക്കുന്നവരാണത്. എന്നാൽ വചനം തന്റെ ജീവിതത്തിൽ ആഴത്തിൽ വേരോടാൻ അവൻ അനുവദിക്കില്ല. കുറച്ചു കാലത്തേക്ക് മാത്രം ആ വചനം നിലനിൽക്കും. വചനം നിമിത്തം ക്ലേശമോ പീഡയോ ഉണ്ടാകുമ്പോൾ അവർ വിശ്വാസം കൈവെടിയുന്നു. മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകളാകട്ടെ, വചനം കേൾക്കുകയും വചനത്തെ ജീവിത ദുഃഖങ്ങൾ കൊണ്ടും ധനമോഹങ്ങൾ കൊണ്ടും ഫലമുണ്ടാകാൻ അനുവദിക്കാത്തവരാണ്. അതിനാൽ അവന്റെ ജീവിതത്തിൽ വചനത്തിന് ഒരു സാധ്യതയുമില്ല. എന്നാൽ നല്ല മണ്ണിൽ വീണ വിത്തുകൾ കേട്ട വചനം മനസ്സിലാക്കുന്നവരാണ്. അവ വളർന്ന് ചിലപ്പോൾ 100, 60, 30 മടങ്ങ് വിളവുണ്ടാകും.
അപ്പോൾ യേശു അവരെ പഠിപ്പിക്കാൻ മറ്റൊരു കഥ പറഞ്ഞു. അവൻ പറഞ്ഞു,
തന്റെ പാടത്ത് നല്ല വിത്ത് വിതച്ചവനെ പോലെയാണ് സ്വർഗരാജ്യം. ആ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. അയാളുടെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കളകൾ നട്ട് കടന്നു കളഞ്ഞു. പിന്നീട് ഗോതമ്പ് ചെടികൾ വളർന്ന് ധാന്യക്കുലകളുണ്ടായി. അതേസമയം കളകളും വളർന്നിരുന്നു. അപ്പോൾ കർഷകന്റെ ദാസന്മാർ വന്നു പറഞ്ഞു, അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ എവിടുന്നാണ് കളകൾ വന്നത്? അയാൾ മറുപടി പറഞ്ഞു, ഒരു ശത്രുവാണ് ആ കളകൾ നട്ടത്. ഭൃത്യന്മാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ നീക്കം ചെയ്യണമോ? അയാൾ പറഞ്ഞു, വേണ്ട, എന്തെന്നാൽ നിങ്ങൾ കള പറിക്കുമ്പോൾ ഗോതമ്പും പറിക്കാനിടയുണ്ട്. ഗോതമ്പും കളയും ഒന്നിച്ചു വളരട്ടെ. വിളവെടുപ്പ് സമയമാകുമ്പോൾ ഞാൻ ദാസന്മാരോട് പറയും, ആദ്യം കള പറിച്ചു കൂട്ടി കത്തിക്കുക, എന്നിട്ട് ഗോതമ്പ് കൊയ്തു കൊണ്ടുവന്ന് എന്റെ പത്തായം നിറയ്ക്കുക.
പിന്നീട് അവൻ അവരോട് മറ്റൊരു കഥ പറഞ്ഞു.
സ്വർഗരാജ്യം ഒരു കടുകുമണി പോലെയാണ്. ഒരാൾ തന്റെ പാടത്ത് കടുകു വിത്ത് വിതച്ചു. എല്ലാ വിത്തുകളിലും വെച്ച് അത് ചെറുതാണ്. പക്ഷേ വിത്ത് വളരുമ്പോൾ തോട്ടത്തിലെ ഏറ്റവും വലിയ ചെടികളിലൊന്നായി തീരും. അതൊരു മരമായി തീരുന്നു. പക്ഷികൾ അതിന്റെ ശാഖകളിൽ കൂടുവയ്ക്കുകയും ചെയ്യുന്നു.
പിന്നീട് മറ്റൊരു കഥ കൂടി പറഞ്ഞു.
സ്വർഗരാജ്യം മാവ് മുഴുവൻ പുളിക്കും വരെ ഒരു സ്ത്രീ വലിയ പാത്രത്തിലുള്ള മാവിൽ കുഴച്ചു ചേർക്കുന്ന പുളിമാവ് പോലെയാണ്.
കഥകളായാണവൻ അവരോടെല്ലാം പറഞ്ഞത്. എപ്പോഴും അവൻ കഥകളിലൂടെ അവരെ പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞത് തന്നെയായിരുന്നു അത്.
ഞാൻ കഥകളിലൂടെ സംസാരിക്കും. ലോകാരംഭം മുതൽ രഹസ്യമാക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നവ ഞാൻ പറയും.
അനന്തരം യേശു അവരെ വിട്ട് ഒരു വീട്ടിലേക്ക് കയറി. ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു,
വയലിൽ വിതച്ച കളകളുടെ കഥ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും?
യേശു മറുപടി പറഞ്ഞു,
പാടത്ത് നല്ല വിത്ത് വിതച്ചവൻ മനുഷ്യപുത്രനാണ്. പാടം ഈ ലോകവും നല്ല വിത്തുകളാകട്ടെ ദൈവരാജ്യത്തിലെ ദൈവത്തിന്റെ മക്കളും. ദുഷ്ടന്റെ ആടുകളാണ് കളകൾ. പിശാചാണ് കളകൾ വിതച്ചത്. വിളവെടുപ്പ് ലോകാവസാന കാലമാണ്. കളകളെ പറിച്ച് കത്തിച്ചു കളഞ്ഞു. ലോകാവസാന കാലത്തും അതുതന്നെയാവും സംഭവിക്കുക. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ പാപികളെയും പിശാചിന്റെ അനുയായികളെയും ഒരുമിക്കും. ദൂതന്മാർ അവരെ ദൈവരാജ്യത്തു നിന്നും പുറത്തെടുക്കും. ദൂതന്മാർ പാപികളെ തീയുലകളിലേക്ക് വലിച്ചെറിയും. അവിടെ അവർ നിലവിളിക്കുകയും വേദന കൊണ്ട് പല്ല് ഞെരിക്കുകയും ചെയ്യും. അപ്പോൾ നീതിമാന്മാർ സൂര്യനെ പോലെ തിളങ്ങും. അവർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തെത്തും. കാതുള്ളവൻ കേൾക്കട്ടെ. പാടത്ത് ഒളിപ്പിച്ചു വച്ച നിധി പോലെയാണ് സ്വർഗരാജ്യം. അയാൾ അത് കണ്ടെത്താൻ ഇടയായി. അതയാൾ ഒളിച്ചുവെച്ചു. വളരെ സന്തോഷവാനായി അയാൾ മടങ്ങിപ്പോയി. തനിക്കുള്ളതെല്ലാം വിറ്റ് ആ പാടം വാങ്ങി. നല്ല മുത്തുകൾ അന്വേഷിക്കുന്ന കച്ചവടക്കാരനെ പോലെയുമാണ് സ്വർഗരാജ്യം. ഒരു ദിവസം അയാൾ സവിശേഷമായ മൂല്യമുള്ള ഒരു നല്ല മുത്ത് കണ്ടെത്തി. അയാൾ പോയി എല്ലാം വിറ്റ് മുത്ത് വാങ്ങി. കടലിലേക്കെറിയുന്ന വല പോലെയും കൂടിയാണ് സ്വർഗരാജ്യം. അതിൽ എല്ലാ വിധത്തിലുമുള്ള മത്സ്യങ്ങൾ കുടുങ്ങി. വല നിറഞ്ഞപ്പോൾ മുക്കുവർ കരയിലേക്കത് വലിച്ചു. അവർ നിലത്തിരുന്ന് എല്ലാ നല്ല മീനും കുട്ടകളിലാക്കി. ചീത്ത മീനുകൾ വലിച്ചെറിഞ്ഞു. ലോകാവസാനത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ദൂതന്മാർ വന്ന് ദുഷ്ടരെ നീതിമാന്മാരിൽ നിന്നും വേർതിരിക്കും. ദൂതന്മാർ ദുഷ്ടരെ തീച്ചൂളയിലേക്കെറിയും. അവിടെ കിടന്ന് അവർ നിലവിളിക്കുകയും വേദന കൊണ്ട് പല്ല് ഞെരിക്കുകയും ചെയ്യും.
അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു,
ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ?
ശിഷ്യന്മാർ പറഞ്ഞു,
മനസ്സിലായി.
അനന്തരം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
അതിനാൽ സ്വർഗരാജ്യത്തെപ്പറ്റി പഠിക്കുന്ന ഓരോ ശാസ്ത്രിയും ഓരോ വീട്ടുടമയെപ്പോലെയാണ്. അവന്റെ വീട്ടിൽ പഴയതും പുതിയതുമായ ഒരുപാട് സാധനങ്ങൾ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ അവ പുറത്തു കൊണ്ടുവരുന്നു.
അപ്പോൾ യേശു കഥകൾ ഉപയോഗിച്ച് ഉപദേശിക്കുന്നത് മുഴുമിപ്പിച്ച് അവിടം വിട്ടുപോയി. അവൻ താൻ വളർന്നു വന്ന ഗ്രാമത്തിലേക്ക് പോയി. അവൻ അവരുടെ യഹൂദ പള്ളികളിൽ ആളുകളെ ഉപദേശിച്ചു. അത് കേട്ട് അവർ അത്ഭുതപ്പെട്ടു. ആളുകൾ ചോദിച്ചു,
ഈ മനുഷ്യന് ഇത്രയും അത്ഭുത പ്രവർത്തികൾക്കുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടി? ഇവൻ ആ ആശേരിയുടെ പുത്രനല്ലയോ? മറിയ അവന്റെ അമ്മ. സഹോദരന്മാർ യാക്കോബും യോസേയും ഷീമോനും യൂദായും. അവന്റെ സഹോദരിമാരാകട്ടെ ഇവിടെ നമ്മോടൊപ്പമുണ്ട്. പിന്നെ എവിടെ നിന്നാണ് അവൻ ഇതൊക്കെ ചെയ്യാനുള്ള ജ്ഞാനവും കഴിവും കിട്ടിയത്?
അവർ അവനെ അംഗീകരിച്ചില്ല. എന്നാൽ യേശു അവരോട് പറഞ്ഞു,
പ്രവാചകനെ എല്ലായിടത്തും മറ്റുള്ളവർ അംഗീകരിക്കുന്നു. പ്രവാചകൻ അവന്റെ സ്വന്തം ജന്മനഗരത്തിലും സ്വന്തം കുടുംബത്തിലും അംഗീകരിക്കപ്പെടുന്നില്ല.
അവർ യേശുവിൽ വിശ്വസിച്ചില്ല. അതിനാൽ അവൻ അവിടെ അധികം വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. മത്തായി അദ്ധ്യായം 14. ആ സമയം യേശുവിനെപ്പറ്റി ആളുകൾ പറയുന്നത് ഗലീലയിലെ ഭരണാധികാരിയായ ഹെരോദാവ് കേട്ടു. ഹെരോദാവ് തന്റെ ദാസന്മാരോട് പറഞ്ഞു,
ഇയാൾ യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാനാണ്. അയാൾ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടാവണം. അതാണ് അയാൾക്കിങ്ങനെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്നത്.
അതിനു മുമ്പ് ഹെരോദാവ് യോഹന്നാനെ പിടിച്ചു. യോഹന്നാനെ ചങ്ങലയിട്ട് തുറങ്കിലിട്ടു. ഹെരോദാവിന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ പത്നിയായ ഹെരോദിയ കാരണമാണ് യോഹന്നാനെ ബന്ധിച്ചത്.
ഹെരോദിയെ നീ സ്വന്തമാക്കുന്നത് ശരിയല്ല
എന്ന് യോഹന്നാൻ ഹെരോദാവിനോട് പറയുകയുണ്ടായി. ഹെരോദാവ് യോഹന്നാനെ കൊല്ലാൻ ആഗ്രഹിച്ചുവെങ്കിലും അയാൾ ജനങ്ങളെ ഭയന്നു. യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് ആളുകൾ ധരിച്ചിരുന്നു. ഹെരോദാവിന്റെ ജന്മദിനാഘോഷത്തിൽ വിരുന്നുകാരുടെ മുമ്പിൽ വെച്ച് ഹെരോദിയുടെ പുത്രി നൃത്തം ചെയ്തു. ഹെരോദാവ് അവളിൽ സംപ്രീതനായി. അയാൾ അവൾ ആവശ്യപ്പെടുന്നതെന്തും സമ്മാനമായി ശബദത്തിലൂടെ വാഗ്ദാനം ചെയ്തു. എന്താവശ്യപ്പെടണമെന്ന് ഹെരോദിയ മകളോട് നിർദ്ദേശിച്ചു. അതിനാൽ അവൾ ഹെരോദാവിനോട് പറഞ്ഞു,
സ്നാപക യോഹന്നാന്റെ ശിരസ് ഇവിടെ ഒരു തളികയിൽ വെച്ചു തരൂ.
ഹെരോദാവ് ദുഃഖിതനായി. പക്ഷെ ആവശ്യപ്പെടുന്നതെന്തും കൊടുക്കാമെന്ന് അയാൾ ശബദം ചെയ്തിരുന്നു. അവന്റെ അതിഥികൾ അതിന് സാക്ഷികളാണ്. അതിനാൽ അവളുടെ അപേക്ഷ നിറവേറ്റാൻ അയാൾ ഉത്തരവിട്ടു. തടവറയിലുള്ള യോഹന്നാന്റെ തല വെട്ടിയെടുക്കാൻ അയാൾ ആളെ അയച്ചു. അവർ യോഹന്നാന്റെ തല ഒരു തളികയിൽ വെച്ചു കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ തല അമ്മയ്ക്കു നൽകി. യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കൊണ്ടുപോയി സംസ്കരിച്ചു. എന്നിട്ടവർ പോയി യേശുവിനോട് സംഭവങ്ങൾ വിവരിച്ചു. യോഹന്നാന്റെ വാർത്തയറിഞ്ഞ യേശു ഒരു വഞ്ചിയിൽ അവിടം വിട്ടു. വിജനമായ ഒരിടത്തേക്കവൻ ഒറ്റയ്ക്കു പോയി. എന്നാൽ അക്കാര്യം ആളുകൾ അറിഞ്ഞു. അതിനാൽ അവർ അവരുടെ ഗ്രാമങ്ങൾ വിട്ട് യേശുവിനെ പിന്തുടർന്നു. യേശു പോയ സ്ഥലത്തേക്ക് അവരും കരമാർഗം സഞ്ചരിച്ചു. യേശു അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു. യേശുവിന് അവരോട് കാരുണ്യം തോന്നി. അവൻ രോഗം ബാധിച്ചവരെ സുഖപ്പെടുത്തി. അന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചു. അവർ പറഞ്ഞു,
ഇതൊരു വിജനപ്രദേശമാണ്, ഇപ്പോൾ ആകട്ടെ നേരം വളരെ വൈകിയിരിക്കുന്നു, അതിനാൽ ഇവരെ നഗരങ്ങളിൽ പോയി ആഹാരം വാങ്ങിക്കൊണ്ട് വരേണ്ടതിനായി അയച്ചാലും.
യേശു മറുപടി പറഞ്ഞു,
അവരെ പറഞ്ഞുവിടേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക.
ശിഷ്യന്മാർ പറഞ്ഞു,
പക്ഷേ ഞങ്ങളുടെ പക്കൽ 5 അപ്പക്കഷ്ണങ്ങളും 2 മീനും മാത്രമേ ഉള്ളൂ.
യേശു പറഞ്ഞു,
അപ്പവും മീനും എന്റെ അടുക്കൽ കൊണ്ടുവരൂ.
പിന്നെ യേശു ജനങ്ങളോട് പുൽത്തകടിയിലിരിക്കാൻ നിർദ്ദേശിച്ചു. അവൻ അപ്പവും മീനും എടുത്ത് ആകാശത്തേക്ക് നോക്കി ഭക്ഷണം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. അനന്തരം അവൻ അത് വീതം വെച്ചു. അവൻ അത് ശിഷ്യന്മാർക്ക് നൽകി. ശിഷ്യന്മാർ അത് ജനങ്ങൾക്ക് വിളമ്പി. എല്ലാവരും അത് കഴിച്ച് സംതൃപ്തരായി. എല്ലാവരും ആഹാരം കഴിച്ചിട്ടും 12 കുട്ടകൾ നിറയെ ആഹാരം മിച്ചം വന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടാതെ 5000 പേർ ആഹാരം കഴിച്ചിരുന്നു. അനന്തരം യേശു ശിഷ്യന്മാരെ വഞ്ചിയിൽ കയറ്റി മറുകരയിലേക്ക് പോകാൻ അവൻ അവരോട് ആജ്ഞാപിച്ചു. താൻ പിന്നാലെ വന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ നിന്നു. ആളുകളെ പിരിച്ചയക്കാനാണവൻ തങ്ങിയത്. ആളുകളോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞതിനു ശേഷം യേശു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി. വൈകുന്നേരം ആയപ്പോഴും അവൻ ഏകനായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയം ശിഷ്യന്മാർ കയറിയ വഞ്ചി കടലിൽ വളരെ ദൂരം പോയി കഴിഞ്ഞിരുന്നു. തിരമാലകളിൽ പെട്ട് വഞ്ചി ഉലഞ്ഞു. കാറ്റ് വിപരീതമായിരുന്നു. പുലർച്ചെ 3 മണിക്കും 6 മണിക്കുമിടയിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ വഞ്ചിയിൽ തന്നെയായിരുന്നു. യേശു അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ വെള്ളത്തിനു മീതെ നടന്നു. യേശു വെള്ളത്തിനു മീതെ നടന്നു വരുന്നത് കണ്ട ശിഷ്യന്മാർ ഭയന്നു. അവർ പറഞ്ഞു,
അതൊരു പ്രേതമാണ്.
അവർ ഭയന്ന് നിലവിളിച്ചു. എന്നാൽ യേശു പെട്ടെന്ന് തന്നെ അവരോട് സംസാരിച്ചു,
പ്രസന്നരാകൂ, ഇത് ഞാനാണ്, ഭയക്കരുത്.
പത്രോസ് പറഞ്ഞു,
കർത്താവേ, ഇത് യഥാർത്ഥത്തിൽ നീയാണെങ്കിൽ വെള്ളത്തിനു മീതെ നടന്നു വരാൻ എന്നോട് ആജ്ഞാപിക്കുക.
യേശു വിളിച്ചു,
പത്രോസേ, വരൂ.
പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിനു മീതെ കൂടി യേശുവിന്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ വെള്ളത്തിനു മീതെ നടന്നു പോകവേ കാറ്റും തിരമാലകളും കണ്ടു ഭയന്ന് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. പത്രോസ് നിലവിളിച്ചു,
കർത്താവേ, എന്നെ രക്ഷിക്കൂ.
യേശു പത്രോസിന്റെ കൈ പിടിച്ചു. യേശു പറഞ്ഞു,
നീ അല്പവിശ്വാസിയാണ്, എന്തിന് സംശയിച്ചു?
യേശുവും പത്രോസും വഞ്ചിയിൽ കയറിയതിനു ശേഷം കാറ്റമർന്നു. അപ്പോൾ വഞ്ചിയിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ യേശുവിനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു,
യഥാർത്ഥത്തിൽ നീയാണ് ദൈവപുത്രൻ.
തടാകത്തിലൂടെ വിലങ്ങനെ സഞ്ചരിച്ച അവർ മറുകരയിൽ ഗനേസരത്ത് എന്ന തുറമുഖത്തെത്തി. ആ നാട്ടുകാർ യേശുവിനെ കണ്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അതിനാൽ അവർ ആ പ്രദേശമാകെ യേശു വന്ന വിവരം പരത്തി. ആളുകൾ എല്ലാ രോഗികളെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ വസ്ത്രത്തിന്റെ അറ്റത്തെങ്കിലും സ്പർശിച്ച് സുഖം പ്രാപിക്കാൻ അനുവദിക്കാൻ അവർ അവനോട് കേണു. യേശുവിന്റെ വസ്ത്രാഗ്രം സ്പർശിച്ച് എല്ലാവരും സൗഖ്യം പ്രാപിച്ചു. മത്തായി 15. പിന്നീട് ഏതാനും പരീശന്മാരും ശാസ്ത്രികളും യേശുവിനെ സമീപിച്ചു. യെരുശലേമിൽ നിന്നും വന്ന അവർ യേശുവിനോട് ചോദിച്ചു,
നമ്മുടെ മഹാന്മാരായ പൂർവികർ നമുക്ക് തന്ന ചട്ടങ്ങൾ നിന്റെ ശിഷ്യന്മാരെന്തേ പാലിക്കുന്നില്ല? അവർ ആഹാരത്തിന് മുമ്പ് കൈകഴുകുന്നില്ല.
യേശു മറുപടി പറഞ്ഞു,
നിങ്ങളുടെ ചട്ടങ്ങൾക്കു വേണ്ടി ദൈവത്തിന്റെ കൽപ്പനകളെ നിങ്ങൾ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്പനമ്മമാരെ ബഹുമാനിക്കണം, അപ്പനമ്മമാരോട് ദുഷിച്ച് സംസാരിക്കുന്നവൻ മരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അമ്മയോടോ അപ്പനോടോ ഇങ്ങനെ പറയാൻ നിങ്ങൾ അനുവദിക്കുന്നു. നിങ്ങളെ സഹായിക്കാനായി എനിക്ക് ചിലത് തരാൻ കഴിയും, പക്ഷേ ഞാനത് ചെയ്യുകയില്ല, ഞാനത് ദൈവത്തിന് കൊടുക്കും എന്ന് പറയാമെന്ന്. ഇത്തരത്തിൽ
അവൻ അവന്റെ അപ്പനെ ആദരിക്കേണ്ടതില്ല. അങ്ങനെ നിങ്ങളുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അവഗണിച്ചിരിക്കുന്നു. കപടഭക്തിക്കാരെ, യെശയ്യാവ് നിങ്ങളെപ്പറ്റി പറഞ്ഞത് ശരി തന്നെ. യെശയ്യാവ് പറഞ്ഞു, തങ്ങൾ എന്നെ ആദരിക്കുന്നുവെന്ന് അവർ പറയുന്നു, എന്നാൽ എനിക്ക് അവരുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. അവർ എന്നെ ആരാധിക്കുന്നത് വെറുതെയാണ്. എന്തെല്ലാം അവർ പഠിപ്പിച്ചോ ആ കാര്യങ്ങൾ മനുഷ്യരുണ്ടാക്കിയ ചട്ടങ്ങൾ മാത്രം.
യേശു ജനങ്ങളെ തന്റെ അടുത്തേക്ക് വിളിച്ചു. അവൻ പറഞ്ഞു,
ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരാൾ തന്റെ വായിലേക്കിടുന്ന വസ്തുക്കളല്ല അയാളെ ചീത്തയാക്കുന്നത്, മറിച്ച് അയാൾ തന്റെ വായികൊണ്ട് പറയുന്നവയാണ്.
ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു,
നീ പറഞ്ഞത് കേട്ടാണ് പരീശന്മാർ നിന്നോട് കോപിച്ചിരിക്കുന്നതെന്ന് നിനക്കറിയുമോ?
യേശു മറുപടി പറഞ്ഞു,
സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടതല്ലാത്ത ഓരോ ചെടിയും വേരോടെ പിഴുതെറിയപ്പെടും. പരീശന്മാർ അവരുടെ വഴിക്ക് പോകട്ടെ. അവർ ആളുകളെ നയിക്കുന്നത് അന്ധരെ അന്ധർ നയിക്കുന്നത് പോലെയാണ്. ഒരന്ധനെ മറ്റൊരന്ധൻ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും.
പത്രോസ് ചോദിച്ചു,
നീ ആളുകളോട് പറഞ്ഞ കഥയൊന്ന് വിവരിക്കാമോ?
യേശു പറഞ്ഞു,
ഇനിയും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നോ? മനുഷ്യന്റെ വായിലേക്ക് പ്രവേശിക്കുന്ന ആഹാരമെല്ലാം അയാളുടെ വയറ്റിലേക്ക് പോകുന്നു. എന്നാൽ വായിൽ നിന്ന് പുറത്തു വരുന്ന ദുഷിച്ച വാക്കുകൾ അയാളുടെ ചിന്തയുടെ ഫലമാണ്. ഇതൊരുവനെ അശുദ്ധനാക്കുന്നു. ഈ ദുഷിച്ചവയെല്ലാം മനുഷ്യ മനസ്സിൽ ജനിക്കുന്നു. ദുഷ്ടചിന്തകൾ, കൊലപാതകം, വ്യഭിചാരം, ലൈംഗിക പാപങ്ങൾ, അപഹരണം, നുണ, മറ്റുള്ളവർക്കെതിരെ കള്ളസാക്ഷി പറയുക എന്നിങ്ങനെ, ഇതെല്ലാം ഒരു വ്യക്തിയെ ദുഷിപ്പിക്കുന്നു. എന്നാൽ ആഹാരത്തിനു മുമ്പ് കൈകഴുകാത്തതുകൊണ്ട് ആരും അശുദ്ധനാകുന്നില്ല.
യേശു അവിടം വിട്ട് സോരിന്റെയും സീദോന്റെയും പ്രദേശത്തേക്ക് പോയി. ഒരു കനാൻകാരി യേശുവിനെ സമീപിച്ചു. അവൾ നിലവിളിച്ചു,
കർത്താവേ, ദാവീദ് പുത്ര, എന്നിൽ കരുണ കാട്ടു. എന്റെ മകൾക്ക് ഭൂതം ബാധിച്ചിരിക്കുന്നു. അവൾ വളരെ കഷ്ടപ്പെടുന്നു.
എന്നാൽ യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. അതിനാൽ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് യാചിച്ചു,
അവളെ പറഞ്ഞയച്ചാലും അവൾ അലറിക്കൊണ്ട് നമ്മെ പിന്തുടരുന്നു.
യേശു പറഞ്ഞു,
ഇസ്രായേലിലെ നഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് മാത്രമാണ് ദൈവം എന്നെ അയച്ചത്.
സ്ത്രീ വീണ്ടും യേശുവിനെ സമീപിച്ചു. അവൾ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് അപേക്ഷിച്ചു,
കർത്താവേ, എന്നെ സഹായിച്ചാലും.
യേശു മറുപടി പറഞ്ഞു,
മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങൾ എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ശരിയല്ല.
അവൾ പറഞ്ഞു,
ശരിയാണ് കർത്താവേ, എന്നാലും അവരുടെ യജമാനന്റെ മേശപ്പുറത്ത് നിന്നും വീഴുന്നവയെങ്കിലും നായ്ക്കൾ തിന്നാറുണ്ടല്ലോ.
അപ്പോൾ യേശു പറഞ്ഞു,
സ്ത്രീയെ, നിനക്ക് വലിയ വിശ്വാസമുണ്ട്, നിന്റെ ഇഷ്ടം സാധിക്കട്ടെ.
ആ സമയം അവളുടെ മകൾ സുഖം പ്രാപിച്ചു. അനന്തരം യേശു അവിടം വിട്ട് ഗലീല കടൽക്കരയിലേക്ക് പോയി. അവൻ ഒരു മലയിലേക്ക് കയറി നിലത്തിരുന്നു. അനേകം പേർ അവനെ സമീപിച്ചു. അവർ ഒരുപാട് രോഗികളെ അവരോടൊപ്പം കൊണ്ടുവന്നു. മുടന്തർ, അന്തർ, തളർന്നവർ, ബദിരർ, അങ്ങനെ പലതരക്കാർ. യേശു അവരെ സുഖപ്പെടുത്തി. സംസാരിക്കാനാകാത്തവർ സംസാരിക്കുന്നതും തളർന്നവർ പൂർണകായരാകുന്നതും നടക്കാനാകാത്തവർ നടക്കുന്നതും അന്തർ കാണുന്നതുമൊക്കെ കണ്ട് ആളുകൾ അമ്പരന്നു. ഇസ്രായേലിന്റെ ദൈവത്തോട് അവരതിന് നന്ദി പറഞ്ഞു. യേശു ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു പറഞ്ഞു,
എനിക്ക് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവരെന്റെ കൂടെയുണ്ട്, ഇപ്പോഴാകട്ടെ അവർക്ക് കഴിക്കാനൊന്നുമില്ല. അവരെ വിശപ്പോടെ പറഞ്ഞയക്കാൻ എനിക്കിഷ്ടമില്ല. വീട്ടിലേക്ക് പോകുമ്പഴി അവർ തളർന്നു വീഴും.
ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു,
ഇവരെ എല്ലാം തൃപ്തിപ്പെടുത്താൻ മാത്രം അപ്പകഷ്ണങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടും? നമ്മൾ വിദൂരമായ സ്ഥലത്താണിപ്പോൾ.
യേശു ചോദിച്ചു,
നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പക്കഷ്ണങ്ങളുണ്ട്?
ശിഷ്യന്മാർ പറഞ്ഞു,
7 അപ്പക്കഷ്ണങ്ങളും ഏതാനും ചെറുമീനും.
യേശു ജനങ്ങളോട് മൈതാനത്ത് നിരന്നിരിക്കാൻ പറഞ്ഞു. അവർ 7 അപ്പവും മീനും എടുത്തു. ആഹാരം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു. യേശു അപ്പം വീതിച്ച് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. അവർ അത് ജനങ്ങൾക്ക് കൊടുത്തു. എല്ലാവരും തിന്നു തൃപ്തരായി. എന്നിട്ട് മിച്ചം വന്ന അപ്പക്കഷ്ണങ്ങൾ ശേഖരിച്ച് 7 കുട്ടകൾ നിറച്ചു. സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ 4000-ത്തോളം പേർ കഴിക്കാനുണ്ടായിരുന്നു. അവർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ യേശു അവരെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം യേശു വള്ളത്തിൽ മഗദായിലേക്ക് പോയി. മത്തായി 16. പരീശന്മാരും സദൂക്യരും യേശുവിനെ പരീക്ഷിക്കാനെത്തി. അതിനാൽ അവർ യേശുവിനോട് അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് തെളിയിക്കാൻ ഒരടയാളം കാട്ടാൻ പറഞ്ഞു. യേശു മറുപടി പറഞ്ഞു,
സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കാലാവസ്ഥ എന്തായിരിക്കുമെന്ന്. ആകാശം ചുമന്നിരുന്നാൽ നല്ല കാലാവസ്ഥയാണെന്ന് നിങ്ങൾ പറയും. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ആകാശം ചുമന്നും കറുത്തും ഇരുന്നാൽ അന്ന് മഴയുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് കാലാവസ്ഥയുടെ അടയാളങ്ങൾ. അവ ആകാശത്തിൽ കാണുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ അറിയും. അതുപോലെ ഇപ്പോൾ സംഭവിക്കുന്നതൊക്കെയും നിങ്ങൾ കാണുന്നു. ഇവയും അടയാളങ്ങളാണ്. എന്നാൽ ഈ അടയാളങ്ങളുടെ അർത്ഥം നിങ്ങൾക്കറിയില്ല. ദുഷ്ടരും പാപികളുമാണ് അടയാളം ആവശ്യപ്പെടുക. എന്നാൽ യോനയുടെ അടയാളമല്ലാതെ അവർക്ക് ഒന്നും നൽകപ്പെടില്ല.
പിന്നീട് യേശു അവരെ വിട്ട് അകലെ പോയി. യേശുവും ശിഷ്യന്മാരും മറുകരയിലെത്തി. ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
സൂക്ഷിക്കുക, സദൂക്യരുടെയും പരീശന്മാരുടെയും പുളിമാവിനെ സൂക്ഷിക്കുക.
ശിഷ്യന്മാർ ആ പറഞ്ഞതിന്റെ അർത്ഥം ആലോചിച്ചു. അവർ അത്ഭുതപ്പെട്ടു.
നമ്മൾ അപ്പം കൊണ്ടുവരാത്തതുകൊണ്ടാണോ യേശു ഇത് പറഞ്ഞത്?
ശിഷ്യന്മാർ ഇതേപ്പറ്റിയാണ് പറയുന്നതെന്ന് യേശു അറിഞ്ഞു. അതിനാൽ അവൻ അവരോട് ചോദിച്ചു,
അപ്പമില്ലാത്തതിനെപ്പറ്റി എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? 5000 പേരെ തീറ്റിയ 5 അപ്പത്തിന്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? എല്ലാവരും തിന്നിട്ടും അനേകം കൊട്ട അപ്പം മിച്ചം വന്നതും ഓർമ്മയില്ലേ? 4000 പേരെ തീറ്റിയ 7 അപ്പവും മറന്നോ? എല്ലാവരും തിന്നു കഴിഞ്ഞിട്ടും അനേകം കുട്ട അപ്പം മിച്ചം വന്നതും ഓർമ്മയില്ലേ? അതിനാൽ ഞാൻ അപ്പത്തെപ്പറ്റി ആയിരുന്നില്ല സംസാരിച്ചത്. എന്താണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്? പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിമാവിനെതിരെയാണ് ഞാൻ മുന്നറിയിപ്പ് തന്നത്.
അപ്പോൾ യേശു അർത്ഥമാക്കിയത് അവർക്ക് മനസ്സിലായി. അപ്പത്തിന്റെ പുളിമാവിനെതിരെയല്ല അവൻ പറഞ്ഞത്, പരീശന്മാരുടെയും സദൂക്യരുടെയും പ്രബോധനത്തിനെതിരെയുള്ള കരുതൽ നടപടിയാണത്. യേശു കൈസരിയ ഫിലിപ്പി പ്രദേശങ്ങളിലേക്ക് പോയി. അവൻ അവന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു,
ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്?
ശിഷ്യന്മാർ മറുപടി പറഞ്ഞു,
ചിലർ പറയുന്നു നീ സ്നാപക യോഹന്നാനാണെന്ന്, ചിലർ പറയുന്നത് പ്രവാചകനായ ഏലിയാവാണെന്നാണ്, അല്ലെങ്കിൽ പ്രവാചകരിൽ ഒരാളായ ഇരമ്യാവ് ആണെന്നാണ് വേറെ ചിലർ പറയുന്നത്.
അപ്പോൾ യേശു അവരോട് ചോദിച്ചു,
ഞാൻ ആരെന്നാണ് നിങ്ങൾ കരുതുന്നത്?
ശിമോൻ പത്രോസ് പറഞ്ഞു,
നീ ക്രിസ്തുവാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ.
യേശു പറഞ്ഞു,
യോനയുടെ പുത്രനായ ശിമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിന്നെ ഇത് ആരും പഠിപ്പിച്ചതല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് ഞാൻ ആരെന്ന് നിനക്ക് കാണിച്ചു തന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. മരണത്തിന്റെ ശക്തി പോലും എന്റെ സഭയെ തോൽപ്പിക്കില്ല. ഞാൻ നിനക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ തരും. നീ ഈ ഭൂമിയിൽ നടത്തുന്ന ന്യായവിധി ദൈവത്തിന്റെ വിധിയായിരിക്കും. നീ ഇവിടെ ക്ഷമിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ക്ഷമയായിരിക്കും.
എന്നിട്ട് താൻ ക്രിസ്തു ആണെന്നത് മറ്റാരോടും പറയരുതെന്ന് അവൻ ശിഷ്യന്മാരെ താക്കീത് ചെയ്തു. തനിക്ക് യെരുശലേമിൽ പോകണമെന്ന് യേശു അപ്പോൾ മുതൽ ശിഷ്യന്മാർക്ക് വ്യക്തമായി കാണിക്കാൻ തുടങ്ങി. യഹൂദ മൂപ്പന്മാർ, മുഖ്യ പുരോഹിതർ, നിയമജ്ഞർ എന്നിവരിൽ നിന്നൊക്കെ തനിക്ക് വളരെ സഹിക്കേണ്ടി വരുമെന്ന് യേശു പറഞ്ഞു. താൻ കൊല്ലപ്പെടുമെന്നും പിന്നീട് 3ാം ദിവസം താൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും അവൻ പറഞ്ഞു. പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി ശകാരിച്ചു പറഞ്ഞു,
കർത്താവേ, അതിൽ നിന്നെല്ലാം ദൈവം നിന്നെ രക്ഷിക്കും, നിനക്ക് ഇതൊന്നും സംഭവിക്കുകയില്ല.
അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു,
കടന്നു പോകൂ സാത്താനെ, നീ എന്നെ സഹായിക്കുകയല്ല, നീ ദൈവത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല.
മനുഷ്യർ ചിന്തിക്കുന്നതിനാണ് നീ പ്രാധാന്യം കൽപ്പിക്കുന്നത്.
അനന്തരം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനും തന്നെത്താൻ ത്യജിച്ച് തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കുരിശുമെടുത്ത് അയാൾ എന്നെ അനുഗമിക്കണം. സ്വന്തം ജീവനെ രക്ഷിക്കാൻ നോക്കുന്നവന് അത് നഷ്ടമാകും, എനിക്കായി സ്വന്തം ജീവൻ നൽകുന്നവൻ അത് രക്ഷിക്കും. ആത്മാവ് നഷ്ടപ്പെട്ടവന് ലോകം മുഴുവൻ കിട്ടിയിട്ടും ഫലമില്ല. ആത്മാവിനെ മടക്കി വാങ്ങാൻ ഒരു പകരവസ്തുവും കൊടുക്കുവാൻ അവന് കഴിയുകയില്ല. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മുഴുവൻ തേജസ്സോടെയും അവന്റെ ദൂതന്മാരോട് കൂടിയും വീണ്ടും വരും. അന്ന് മനുഷ്യപുത്രൻ ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകും. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ഇന്നിവിടെയുള്ള ചിലർ മനുഷ്യപുത്രൻ തന്റെ രാജ്യവുമായി വീണ്ടും വരുന്നത് കണ്ടിട്ടേ മരിക്കൂ.
മത്തായി അദ്ധ്യായം 17. 6 ദിവസത്തിന് ശേഷം യേശു പത്രോസ്, യാക്കോബ്, യാക്കോബിന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരോടുകൂടി വലിയൊരു മലമുകളിലേക്ക് കയറി. അവിടെ അവർ ഒറ്റയ്ക്കായിരുന്നു. ഈ ശിഷ്യന്മാർ നോക്കി നിൽക്കെ യേശുവിന് മാറ്റമുണ്ടായി. അവന്റെ മുഖം സൂര്യനെപ്പോലെ തിളങ്ങി, അവന്റെ വസ്ത്രങ്ങൾ പ്രകാശം പോലെ വെളുത്തു. അപ്പോൾ അവനുമായി സംസാരിക്കുന്ന രണ്ടു പേരെയും കണ്ടു. അവർ മോശയും ഏലിയാവുമായിരുന്നു. പത്രോസ് യേശുവിനോട് പറഞ്ഞു,
കർത്താവേ, ഞങ്ങൾ ഇവിടെ ഉണ്ടായത് നന്നായി. അങ്ങ് ആവശ്യപ്പെടുന്നെങ്കിൽ ഞാനിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്.
പത്രോസ് സംസാരിക്കവേ ഒരു തിളങ്ങുന്ന മേഘം അവരെ മൂടി. മേഘത്തിൽ നിന്നൊരശരീരം ഉണ്ടായി.
ഇവൻ എന്റെ പുത്രൻ, ഇവനെ ഞാൻ സ്നേഹിക്കുന്നു, ഇവനിൽ ഞാൻ സന്തുഷ്ടനാണ്, ഇവനെ അനുസരിക്കുക.
ശിഷ്യന്മാർ ഇത് കേട്ടു, അവർ വളരെ ഭയന്നു, അവർ മുഖമടിച്ച് താഴെ വീണു. എന്നാൽ യേശു വന്ന് അവരെ സ്പർശിച്ചു. യേശു പറഞ്ഞു,
എഴുന്നേൽക്കൂ, ഭയപ്പെടേണ്ട.
ശിഷ്യന്മാർ തലപൊക്കി നോക്കി, അവർ യേശുവിനെ മാത്രം കണ്ടു. അവർ മലയിറങ്ങുകയായിരുന്നു. യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചു,
മലയിൽ നിങ്ങൾ കണ്ടതൊന്നും ആരോടും പറയരുത്. മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കും വരെ കാത്തിരിക്കുക, അപ്പോൾ നിങ്ങൾ കണ്ടതൊക്കെ പറയാം.
ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു,
ക്രിസ്തു വരും മുമ്പേ ഏലിയാവ് വരുമെന്ന് ശാസ്ത്രിമാർ പറയാൻ കാരണമെന്താണ്?
യേശു മറുപടി പറഞ്ഞു,
ഏലിയാവ് വരുമെന്ന് അവർ പറഞ്ഞത് ശരിയാണ്. ഏലിയാവ് എല്ലാം നേരെയാക്കുമെന്നതും സത്യമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാവ് വന്നുകഴിഞ്ഞു, എന്നാൽ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. ആളുകൾ ചെയ്യാവുന്ന എല്ലാ മോശമായ കാര്യങ്ങളും അവനോട് ചെയ്തു കഴിഞ്ഞു. മനുഷ്യപുത്രനോടും അതുതന്നെയാണ് ചെയ്യുക. അതേ ആളുകൾ തന്നെ മനുഷ്യപുത്രനെയും കഷ്ടപ്പെടുത്തും.
സ്നാപക യോഹന്നാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഏലിയാവ് എന്ന് യേശു അർത്ഥമാക്കുന്നതെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. യേശുവും ശിഷ്യന്മാരും ആളുകളുടെ അടുത്തേക്ക് മടങ്ങി. ഒരാൾ യേശുവിന് മുമ്പിൽ വന്ന് മുട്ടുകുത്തി. അയാൾ പറഞ്ഞു,
കർത്താവേ, എന്റെ മകനോട് കരുണ കാട്ടേണമേ. അവൻ അപസ്മാരം കൊണ്ട് വളരെ കഷ്ടപ്പെടുന്നു. അവൻ ഇടയ്ക്ക് തീയിലോ വെള്ളത്തിലോ വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നെങ്കിലും അവർക്കവനെ സുഖപ്പെടുത്താനായില്ല.
യേശു മറുപടി പറഞ്ഞു,
നിങ്ങൾ അവിശ്വാസികൾ, നിങ്ങളുടെ ജീവിത രീതി തന്നെ തെറ്റ്. ഞാൻ എത്ര കാലം നിങ്ങളോടൊപ്പം ഉണ്ടാവണം? എത്ര കാലം ഇങ്ങനെ പൊറുക്കണം? കുട്ടിയെ കൊണ്ടുവരിക.
യേശു ആ കുട്ടിയെ ബാധിച്ച ഭൂതത്തോട് ശക്തമായി കൽപ്പിച്ചു. ഭൂതം അവനെ വിട്ടുപോയി, കുട്ടിക്ക് സുഖമായി. പിന്നീട് ശിഷ്യന്മാർ തന്നെ യേശുവിനെ സമീപിച്ചു. അവർ പറഞ്ഞു,
ഞങ്ങൾ ഭൂതത്തെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ ഞങ്ങൾക്കതിനായില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് സാധിക്കാഞ്ഞത്?
യേശു മറുപടി പറഞ്ഞു,
അല്പവിശ്വാസികളായതിനാലാണ് നിങ്ങൾക്കത് കഴിയാഞ്ഞത്. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മലയോട് ഇവിടെ നിന്ന് മാറി അവിടെ പോകൂ എന്ന് ആജ്ഞാപിച്ചാൽ മല മാറുക തന്നെ ചെയ്യും. നിങ്ങൾക്കെല്ലാം സാധ്യമാകും.
പിന്നീട് ശിഷ്യന്മാർ ഗലീലയിൽ ഒത്തുകൂടി. യേശു അവരോട് പറഞ്ഞു,
മനുഷ്യപുത്രൻ ചിലരുടെ കയ്യിൽ അകപ്പെടും, അവർ അവനെ കൊല്ലും, 3ാം ദിവസം അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും.
യേശു കൊല്ലപ്പെടുമെന്ന് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് വളരെ ദുഃഖമായി. യേശുവും ശിഷ്യന്മാരും കഫർണഹൂമിലേക്ക് പോയി. അവിടെ ചിലർ പത്രോസിനെ സമീപിച്ചു. രണ്ടു ദ്രഹ്മ കരം പിരിക്കുന്നവരായിരുന്നു അവർ. അവർ ചോദിച്ചു,
നിങ്ങളുടെ ഗുരു രണ്ടു ദ്രഹ്മ നികുതി കൊടുത്തോ?
പത്രോസ് പറഞ്ഞു,
ഊവ, അവനത് ചെയ്യുന്നു.
പത്രോസ് യേശു തങ്ങിയിരുന്ന വീട്ടിലേക്ക് കയറി. അയാൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ യേശു പറഞ്ഞു,
ഭൂമിയിലെ രാജാക്കന്മാർക്ക് ആളുകളിൽ നിന്നും പല വിധത്തിലുള്ള നികുതികളും കിട്ടും. എന്നാൽ നികുതി അടയ്ക്കുന്ന ജനങ്ങൾ ആരാണ്? അവർ അവന്റെ സ്വന്തം ആളുകളാണോ അല്ല അന്യരോ? നീ എന്ത് കരുതുന്നു?
പത്രോസ് പറഞ്ഞു,
മറ്റുള്ളവർ നികുതി അടയ്ക്കുന്നു.
യേശു പറഞ്ഞു,
അതുകൊണ്ട് രാജാവിന്റെ ആളുകൾക്ക് നികുതി കൊടുക്കേണ്ടതില്ല. എന്നാൽ ഈ നികുതി പിരിവുകാരെ നമ്മൾ കോപാകുലരാക്കേണ്ട. അതിനാൽ ഇങ്ങനെ നികുതി കൊടുക്കുക, കടലിൽ പോയി മീൻ പിടിക്കുക. ആദ്യത്തെ മീനെ പിടിച്ചാലുടൻ അതിന്റെ വായ് തുറക്കുക. അതിന്റെ വായിൽ ഒരു നാണയം കാണാം, അതെടുത്ത് നികുതി പിരിവുകാർക്ക് കൊടുക്കുക. അവർ എനിക്കും നിങ്ങൾക്കും വേണ്ടി നികുതി അടയ്ക്കും.
മത്തായി അദ്ധ്യായം 18. ആ സമയം ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് അവർ ചോദിച്ചു,
സ്വർഗരാജ്യത്തിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ?
യേശു ഒരു കൊച്ചുകുട്ടിയെ തന്റെ അടുത്തേക്ക് വിളിച്ചു. കുട്ടിയെ അവൻ ശിഷ്യന്മാരുടെ മുമ്പിൽ നിർത്തി. എന്നിട്ട് യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കുഞ്ഞുങ്ങളെപ്പോലെ ആകണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഈ കുഞ്ഞിനെപ്പോലെ സ്വയം വിനീതനാകുന്ന ഒരുവനായിരിക്കും സ്വർഗരാജ്യത്തിൽ ശ്രേഷ്ഠനായി കരുതപ്പെടുക. എന്റെ നാമത്തിൽ ഒരാൾ ഇതുപോലൊരു കുട്ടിയെ സ്വീകരിച്ചാൽ അയാൾ എന്നെയാവും സ്വീകരിക്കുക. ഇവരിൽ എന്നിൽ വിശ്വസിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെക്കൊണ്ട് മറ്റാരെങ്കിലും പാപം ചെയ്യിച്ചാൽ അയാൾക്ക് വളരെ കഷ്ടം. അയാൾ സ്വന്തം കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടിത്തൂക്കി അഗാധമായ കടലിൽ മുങ്ങിത്താഴുന്നതാവും ഭേദം. അവരെ പാപികളാക്കുന്ന സംഗതികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ലോകവാസികളോട് എനിക്ക് കരുണ തോന്നുന്നു. അവ സംഭവിക്കണം, എന്നാൽ അതാരിൽ നിന്ന് സംഭവിക്കുന്നുവോ അവന് ദുർഗതി വരും. നിങ്ങളുടെ കയ്യോ കാലോ നിങ്ങളെ പാപം ചെയ്യിക്കുന്നുവെങ്കിൽ അത് മുറിച്ചു കളയുക. നിങ്ങൾ അംഗഭംഗം ഏർപ്പെട്ടവനും വികലാംഗനും ആയിരുന്നാൽ പോലും നിത്യജീവൻ കിട്ടുക എന്നത് എപ്പോഴും മെച്ചപ്പെട്ടത് തന്നെ. രണ്ട് കൈകാലുകളും ഉണ്ടായിരിക്കെ നരകത്തിലെറിയപ്പെടുന്നതിലും ഭേദം അതുതന്നെയാണ്. പാപം ചെയ്യാൻ നിങ്ങളുടെ കണ്ണ് പ്രേരകമായാൽ അതെടുത്തു കളയുക. ഒരു കണ്ണുമായി നിത്യജീവൻ കിട്ടുന്നത് തന്നെയാണ് രണ്ട് കണ്ണുകളോടെയും നരകത്തിലെറിയപ്പെടുന്നതിലും നല്ലത്. സൂക്ഷിച്ചിരിക്കുക, കൊച്ചുകുട്ടികൾ അപ്രധാനരെന്ന് കരുതരുത്. കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിൽ ദൂതന്മാരുണ്ട്. ആ ദൂതന്മാരാകട്ടെ എപ്പോഴും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ കൂടെയുമാണ്. ഒരാളുടെ 100 ആടുകളിൽ 1 നഷ്ടമായി എന്നിരിക്കട്ടെ, അപ്പോൾ അയാൾ മറ്റ് 99 മലയിൽ ഉപേക്ഷിക്കും, എന്നിട്ട് നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചു പോകും. ശരിയല്ലേ? നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയാൽ ഈ ആടിനെ ചൊല്ലി നഷ്ടപ്പെടാത്ത 99 ആടുകളെ കാണുന്നതിലുമധികം അയാൾ സന്തോഷിക്കും. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, അതേപോലെ സ്വർഗസ്ഥനായ പിതാവും തന്റെ കുഞ്ഞുങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ തെറ്റ് ചെയ്താൽ ആ വ്യക്തിയുടെ അടുത്തുപോയി അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് പറയുക. അപ്പോൾ മറ്റാരുടെയും സാന്നിധ്യം അരുത്. അയാളത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ അയാളെ നിങ്ങളുടെ സഹോദരനാകാൻ സഹായിക്കുകയാണ്. എന്നാൽ അയാൾ അത് കേൾക്കാൻ വിസമ്മതിച്ചാൽ ഒന്നോ രണ്ടോ ആളുകളെയും കൂട്ടി അയാളെ വീണ്ടും കാണുക. അങ്ങനെ സംഭവിച്ചതെല്ലാം സാക്ഷ്യപ്പെടുത്താമല്ലോ. എന്നിട്ടും അയാൾക്ക് സമ്മതമല്ലെങ്കിൽ വിവരം സഭയോട് പറയുക. സഭ പറയുന്നതും കേൾക്കാൻ വിസമ്മതിച്ചാൽ അവനെ ദൈവവിശ്വാസിയല്ലാത്തവനെന്ന പോലെ കണക്കാക്കുക. ഒരു ചുങ്കപ്പിരിവുകാരനായി അയാളെ കരുതുക. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, നിങ്ങൾ ന്യായവിധി ഇവിടെ ഭൂമിയിൽ വെച്ച് വിളംബരപ്പെടുത്തുമ്പോൾ അതുതന്നെ ദൈവത്തിന്റെ ന്യായവിധിയും ആകും. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അത് ദൈവം ക്ഷമിക്കുന്നത് തന്നെ. ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ ഒരു കാര്യത്തിൽ യോജിപ്പിലായാൽ അതിനായി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആവശ്യപ്പെട്ടത് സ്വർഗസ്ഥനായ എന്റെ പിതാവ് അനുവദിച്ചു തരും. ഇത് സത്യമാണ്, കാരണം
എന്നിൽ വിശ്വസിക്കുന്ന രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടിയാൽ ഞാനും അവരുടെ നടുവിലുണ്ട്.
പത്രോസ് യേശുവിന്റെ അടുത്തെത്തി ചോദിച്ചു,
കർത്താവേ, എന്റെ സഹോദരൻ തുടർച്ചയായി എന്നോട് തെറ്റ് ചെയ്താൽ ഈ എത്ര തവണയാണ് ഞാൻ അവനോട് ക്ഷമിക്കേണ്ടത്? 7 തവണയോ?
യേശു മറുപടി പറഞ്ഞു,
ഞാൻ നിന്നോട് പറയുന്നു, 7ൽ കൂടുതൽ തവണ നീ അവനോട് ക്ഷമിക്കണം. 7 70 പ്രാവശ്യം അവൻ തെറ്റു ചെയ്താലും നീ ക്ഷമിക്കണം. അതിനാൽ തനിക്ക് കടപ്പെട്ട തുക തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ച രാജാവിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. രാജാവ് കണക്ക് തീർത്തു തുടങ്ങി. ഒരാൾ 1000 വെള്ളി നാണയങ്ങൾ കടപ്പെട്ടിരുന്നു. രാജാവിന് പണം തിരിച്ചു കൊടുക്കാനുള്ള വഴി അയാൾക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളുമടക്കം അയാൾക്കു സ്വന്തമായുള്ളതും അയാളെ തന്നെയും വിൽക്കാൻ രാജാവ് ഉത്തരവിട്ടു. ആ പണം കടം വീട്ടാൻ ഉപയോഗിക്കാമല്ലോ. പക്ഷേ ഉദ്യോഗസ്ഥൻ രാജാവിന്റെ കാൽക്കൽ വീണ് യാചിച്ചു, എന്നോട് കാരുണ്യം തോന്നണമേ, ഞാൻ എന്റെ കടം മുഴുവൻ വീട്ടാം. യജമാനന് അയാളോട് കരുണ തോന്നി. അതിനാൽ ആ ദാസന്റെ യജമാനൻ അയാളുടെ കടം റദ്ദാക്കി. പിന്നീട് ആ ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് പോകുമ്പോൾ അയാളോട് 100 വെള്ളി നാണയങ്ങൾ കടം വാങ്ങിയ മറ്റൊരു ഉദ്യോഗസ്ഥനെ കണ്ടു. അയാൾ തന്റെ സഹപ്രവർത്തകന്റെ കഴുത്തിന് പിടിച്ച് ആക്രോശിച്ചു, നിന്റെ കടം വീട്ടുക. 2 ഉദ്യോഗസ്ഥൻ സഹപ്രവർത്തകന്റെ കാൽക്കൽ വീണ് യാചിച്ചു, എന്നോട് കരുണ കാട്ടൂ, ഞാനതെല്ലാം തിരികെ തരാം. പക്ഷേ അയാൾ അതൊന്നും സമ്മതിച്ചില്ല. അയാൾ ന്യായാധിപനെ സമീപിച്ച് തനിക്ക് കടപ്പെട്ടവനെ തടവിലാക്കി കടം വാങ്ങിയത് തിരിച്ചടയ്ക്കും വരെ തടവിലിട്ടു. മറ്റെല്ലാ സഹ ഉദ്യോഗസ്ഥന്മാരും ഇത് കണ്ട് ദുഃഖിച്ചു. അവർ സംഭവിച്ചതെല്ലാം തങ്ങളുടെ യജമാനനോട് പോയി പറഞ്ഞു. അപ്പോൾ യജമാനൻ ദാസനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ ദാസനെ, നീ എനിക്ക് വളരെ പണം കടപ്പെട്ടിരുന്നു. പക്ഷേ നീ യാചിച്ചപ്പോൾ ഞാൻ നിന്നോട് കരുണ കാട്ടി, നിന്റെ കടം റദ്ദു ചെയ്തു. എന്നാൽ അതേപോലെ നീ നിന്റെ സഹോദരനോടും കാരുണ്യം കാട്ടണമായിരുന്നു. ഞാൻ നിന്നോട് കാട്ടിയ അതേ കരുണ നീ അവനോടും കാട്ടണമായിരുന്നു. അവന്റെ യജമാനൻ വളരെ കോപിച്ചു. അവൻ ഭൃത്യനെ തന്റെ കടം മുഴുവൻ വീട്ടും വരെ തടവിലിട്ട് ശിക്ഷിച്ചു. സ്വർഗസ്ഥനായ എന്റെ പിതാവ് ചെയ്യുമ്പോലെ തന്നെയാണ് രാജാവ് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരീ സഹോദരന്മാരോട് ഹൃദയംഗമായി ക്ഷമിക്കുക, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കില്ല.
മത്തായി 19. ഇതെല്ലാം പറഞ്ഞതിനു ശേഷം യേശു ഗലീല വിട്ടുപോയി. യോർദാൻ നദിയുടെ മറുകരയിലുള്ള യഹൂദ്യ പ്രദേശത്തേക്കാണ് അവൻ പോയത്. അനേകം പേർ യേശുവിനെ പിന്തുടർന്നു. യേശു അവിടെ ഉണ്ടായിരുന്ന രോഗികളെ സുഖപ്പെടുത്തി. ഏതാനും പരീശന്മാർ യേശുവിനെ സമീപിച്ചു. യേശു തെറ്റായി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചു. അവർ യേശുവിനോട് ചോദിച്ചു,
ഒരാൾക്ക് അയാൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാനാകുമോ?
യേശു മറുപടി പറഞ്ഞു,
തീർച്ചയായും തിരുവെഴുത്തുകളിൽ നിങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ടാവണം, കാലാരംഭത്തിൽ ദൈവം ആളുകളെ ആണും പെണ്ണുമാക്കി. ദൈവം പറഞ്ഞു, അതുകൊണ്ട് ഒരുവൻ ഭാര്യയോട് ചേരുമ്പോൾ അപ്പനമ്മമാരെ വെടിയും, അവർ ഇരുവരും ഒന്നായിത്തീരും. അതിനാൽ അവർ 2 അല്ല 1 ആണ്. ദൈവമാണവരെ ഒന്നായി കൂട്ടിച്ചേർത്തത്. അതിനാൽ അവരെ വേർപെടുത്തരുത്.
പരീശന്മാർ ചോദിച്ചു,
പിന്നെന്താണ് ഒരാൾക്ക് വിവാഹമോചനപത്രം ഭാര്യയ്ക്ക് കൊടുത്ത് വിവാഹം വേർപെടുത്താൻ മോശയുടെ കൽപ്പന അനുവദിക്കുന്നത്?
യേശു പറഞ്ഞു,
നിങ്ങൾ ദൈവവചനം സ്വീകരിക്കാത്തതുകൊണ്ടാണ് മോശ നിങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ അനുവദിച്ചത്. പക്ഷേ ആരംഭത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചരിക്കുകയാണ്. വിവാഹമോചനം നേടാനും വീണ്ടും വിവാഹം കഴിക്കുന്നതിനും ഒരുവനെ അനുവദിക്കുന്ന ഏക കാരണം തന്റെ ഭാര്യയ്ക്ക് മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധങ്ങളുണ്ടെന്ന് തെളിയുമ്പോഴാണ്.
ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു,
അത് മാത്രമാണ് വിവാഹമോചനത്തിന് കാരണമായുള്ളതെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുകയാണ് നല്ലത്.
യേശു പറഞ്ഞു,
വിവാഹത്തെ സംബന്ധിക്കുന്ന ഈ രഹസ്യം എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്നാൽ ദൈവം ചിലരെ അതിനനുഗ്രഹിച്ചിട്ടുണ്ട്. ചിലർ വിവാഹം കഴിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ചിലർ ഷണ്ണന്മാരായി പിറക്കുന്നു, ചിലർ പിന്നീട് ഷണ്ണന്മാരാക്കപ്പെട്ടവരാണ്, ചിലരാകട്ടെ സ്വർഗരാജ്യത്തിനു വേണ്ടി സ്വയം ക്ഷണത്വം വരിക്കുന്നു. പക്ഷേ വിവാഹം കഴിക്കുന്നവൻ വിവാഹത്തെ സംബന്ധിച്ച വചനം സ്വീകരിക്കണം.
അപ്പോൾ ആളുകൾ തങ്ങളുടെ കുട്ടികളുമായി എത്തി. യേശു അവരുടെ മേൽ കൈവച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണമായിരുന്നു. ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവർ ആളുകളെ അതിൽ നിന്നും തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു,
കുട്ടികൾ എന്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്. കാരണം ദൈവരാജ്യം ഈ കുട്ടികളെ പോലെയുള്ളവരുടേതാണ്.
യേശു അവന്റെ കൈ അവരുടെ മേൽ വെച്ചതിനു ശേഷം അവൻ ആ സ്ഥലം വിട്ടുപോയി. ഒരാൾ യേശുവിനെ സമീപിച്ച് ചോദിച്ചു,
ഗുരു, നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്തു നന്മയാണ് ചെയ്യേണ്ടത്?
യേശു മറുപടി പറഞ്ഞു,
നന്മയെപ്പറ്റി നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ദൈവം മാത്രമാണ് നല്ലവനായുള്ളത്. നിനക്ക് നിത്യജീവൻ വേണമെങ്കിൽ കൽപ്പനകൾ അനുസരിക്കുക.
അയാൾ ചോദിച്ചു,
ഏതു കൽപ്പനകൾ?
യേശു പറഞ്ഞു,
കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, മറ്റുള്ളവരെ പറ്റി കള്ളം പറയരുത്, അപ്പനമ്മമാരെ ആദരിക്കണം, നിങ്ങളെ സ്വയം സ്നേഹിക്കും പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക.
ആ യുവാവ് ചോദിച്ചു,
ഞാൻ ഇതെല്ലാം അനുസരിച്ചു, എന്താണ് ഇനിയും എനിക്കുള്ള കുറവ്?
യേശു മറുപടി പറഞ്ഞു,
പരിപൂർണനാകണമെന്നുണ്ടെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിൽക്കുക, ആ പണം പാവങ്ങൾക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ നിനക്കൊരു വലിയ നിധി ഉണ്ടാകും. എന്നിട്ട് ഇവിടെ വന്ന് എന്നെ പിന്തുടരുക.
ഇത് കേട്ട് അയാൾ ദുഃഖിച്ചു. വളരെ ധനികനായിരുന്ന അയാൾ യേശുവിനെ വിട്ടുപോയി. അപ്പോൾ യേശു അവന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, ധനികന് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക വിഷമമാണ്. അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിലും എളുപ്പമായി ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടക്കാം.
അത് കേട്ട് ശിഷ്യന്മാർ വളരെ അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു,
അപ്പോൾ ആരാകും രക്ഷിക്കപ്പെടുക?
യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു,
മനുഷ്യർക്ക് അസാധ്യമായതാണത്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്.
പത്രോസ് യേശുവിനോട് ചോദിച്ചു,
ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും?
യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുമ്പോൾ മനുഷ്യപുത്രൻ അവന്റെ മഹൽ സിംഹാസനത്തിലിരിക്കും. എന്നെ അനുഗമിച്ച നിങ്ങളും ഓരോ സിംഹാസനങ്ങളിലിരിക്കും. 12 സിംഹാസനങ്ങളിലിരുന്ന് നിങ്ങൾ ഇസ്രായേലിന്റെ 12 വംശങ്ങളെയും വിധിക്കും. എന്നെ പിന്തുടരാൻ വീട്, സഹോദരീ സഹോദരന്മാർ, അപ്പനമ്മമാർ, കുട്ടികൾ, വയലുകൾ എന്നിവ ഉപേക്ഷിച്ചവർക്ക് അതിലുമധികം മടങ്ങ് ലഭിക്കും. അയാൾക്ക് നിത്യജീവൻ കിട്ടും. ഇപ്പോഴത്തെ ജീവിതത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവർ താഴ്ന്ന സ്ഥാനത്താകും, താഴ്ന്നിരിക്കുന്നവൻ ഇനിയും ഉയർത്തപ്പെടും.
മത്തായി അദ്ധ്യായം 20.
ഒരു ഭൂ ഉടമയോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. അയാൾ അവിടെ മുന്തിരിക്കൃഷി നടത്തി. ഒരു പ്രഭാതത്തിൽ അയാൾ അവിടെ ചിലരെ ജോലിക്കായി അന്വേഷിച്ചുപോയി. ആ ദിവസത്തെ ജോലിക്കയാൾ ഒരു വെള്ളിനാണയം കൊടുക്കാൻ സമ്മതിച്ചു. അയാൾ വേലക്കാരെ തോട്ടത്തിലേക്ക് അയച്ചു. ഏകദേശം 9 മണിക്ക് അയാൾ ചന്തയിലെത്തിയപ്പോൾ അവിടെ ചിലർ വെറുതെ നിൽക്കുന്നത് കണ്ടു. അതിനാൽ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി എന്റെ തോട്ടത്തിൽ പണി ചെയ്താൽ തക്ക കൂലി ഞാൻ തരാം. അതിനാൽ അവർ പോയി ജോലി ചെയ്തു. 12 മണിയോടെയും 3 മണിയോടെയും അയാൾ വീണ്ടും പുറത്തേക്ക് പോയി. അപ്പോഴൊക്കെ അയാൾ കുറെ പേരെ വീതം വേലയ്ക്ക് നിയമിച്ചു. 5 മണിയോടടുത്തപ്പോൾ അയാൾ വീണ്ടും ചന്തയിലേക്ക് പോയി. വേറെ ചിലർ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ ദിവസം മുഴുവനും വെറുതെ നിൽക്കുന്നത്? അവർ അവനോട് മറുപടിയായി പറഞ്ഞു, ആരും ഞങ്ങൾക്കൊരു ജോലിയും തരുന്നില്ല. അയാൾ അവരോട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പോയി എന്റെ തോട്ടത്തിൽ പണി ചെയ്യുക. വൈകുന്നേരം തോട്ടമുടമ തന്റെ കാര്യസ്ഥനെ വിളിച്ച് പറഞ്ഞു, പണിക്കാരെ മുഴുവൻ വിളിച്ച് കൂലി നൽകുക. അവസാനം ഞാൻ വിളിച്ച ആൾ മുതൽ കൂലി കൊടുക്കൂ. ആദ്യത്തെ ആളുകൾക്ക് അവസാനവും. 5 മണിക്ക് പണിക്ക് ചെന്നവർ ആദ്യമെത്തി. ഓരോരുത്തർക്കും ഓരോ വെള്ളിനാണയം വീതം കിട്ടി. പിന്നീട് ആദ്യം വന്നവരെത്തി. തങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കിട്ടുമെന്നവർ കരുതി. പക്ഷേ അവർക്കും 1 നാണയം വീതമേ കിട്ടിയുള്ളൂ. നാണയം കിട്ടിയപ്പോൾ അവർ തോട്ടമുടമയോട് പരാതിപ്പെട്ടു. അവർ പറഞ്ഞു, ഇവർ അവസാനം വന്നത് കാരണം ഒരു മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. പക്ഷേ അങ്ങ് അവർക്കും ഞങ്ങൾക്ക് തന്ന അതേ കൂലിയാണ് കൊടുത്തത്. പൊള്ളുന്ന വെയിലിലും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു. പക്ഷേ തോട്ടമുടമ വേലക്കാരിൽ ഒരുവനോട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിങ്ങളോട് ന്യായമായാണ് പെരുമാറിയത്. ഒരു വെള്ളി നാണയത്തിന് പണിയാമെന്നല്ലേ നിങ്ങൾ സമ്മതിച്ചത്? അതിനാൽ നിന്റെ കൂലിയും വാങ്ങി പോകുക. അവസാനം വന്നവനും നിനക്കും ഒരേ കൂലി നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ സ്വന്തം പണം എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ അവരോട് നല്ലത് ചെയ്തതിൽ നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അതിനാൽ അവസാനക്കാരന് ആദ്യ സ്ഥാനം കിട്ടും, ആദ്യ സ്ഥാനക്കാരന് അവസാന സ്ഥാനവും.
യേശു യെരുശലേമിലേക്ക് പോകുകയായിരുന്നു. 12 അപ്പോസ്തലന്മാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. നടന്നു പോകവേ യേശു ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരോട് സ്വകാര്യമായി സംസാരിച്ചു. യേശു അവരോട് പറഞ്ഞു,
നമ്മൾ യെരുശലേമിലേക്ക് പോകുകയാണ്. മനുഷ്യപുത്രൻ മഹാപുരോഹിതരുടെയും ശാസ്ത്രിമാരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെടും. മനുഷ്യപുത്രനെ കൊല്ലണമെന്നവർ പറയും. അവർ മനുഷ്യപുത്രനെ ജാതികൾക്ക് നൽകും. അവർ അവനെ പരിഹസിക്കുകയും ചാട്ടകൊണ്ടടിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. പക്ഷേ മരണത്തിന്റെ 3 ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും.
അപ്പോൾ സെബദിയുടെ ഭാര്യ തന്റെ മക്കളോടൊപ്പം യേശുവിനെ സമീപിച്ചു. ആ അമ്മ അവനു മുമ്പിൽ മുട്ടുകുത്തി ചില ആനുകൂല്യങ്ങൾ ചോദിച്ചു. യേശു ചോദിച്ചു,
നിനക്കെന്താണ് വേണ്ടത്?
അവൾ പറഞ്ഞു,
എന്റെ ഒരു മകനെ നിന്റെ രാജ്യത്ത് നിന്റെ വലത്തുവശത്തും മറ്റേ മകനെ ഇടത്തുവശത്തും ഇരുത്താമെന്ന് വാക്കുതരിക.
യേശു അവളുടെ പുത്രന്മാരോട് ചോദിച്ചു,
എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. എനിക്കുണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളും നിങ്ങൾ സ്വീകരിക്കുമോ?
പുത്രന്മാർ പറഞ്ഞു,
ഉവ്വ്, ഞങ്ങൾ ചെയ്യാം.
യേശു അവരോട് പറഞ്ഞു,
യഥാർത്ഥത്തിൽ നിങ്ങൾ എന്റെ കഷ്ടം അനുഭവിക്കും. പക്ഷേ എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ എനിക്കാവില്ല. അവരാരെന്നൊക്കെ എന്റെ പിതാവ് തീരുമാനിച്ചിട്ടുണ്ട്. അവർക്കായി അവൻ ആ സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആ സ്ഥലം അവർക്കേ കിട്ടു.
മറ്റു 10 ശിഷ്യന്മാരും ഇത് കേട്ടു. അവർ 2 സഹോദരന്മാരോടും രോഷാകുലരായി. യേശു എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചുകൂട്ടി. യേശു പറഞ്ഞു,
ജാതികളുടെ നേതാക്കൾ തങ്ങളുടെ അധികാരം ആളുകളുടെ മേൽ പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ പ്രധാന നേതാക്കൾ തങ്ങളുടെ എല്ലാ അധികാരവും പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങളോട് അങ്ങനെയായിരിക്കില്ല. നിങ്ങളിൽ ഒരാൾ ശ്രേഷ്ഠനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ശേഷിച്ചവരുടെ ദാസനാകണം. നിങ്ങളിൽ ഒരുവന് ഒന്നാമനാകണമെങ്കിൽ അവൻ അടിമയെപ്പോലെ നിങ്ങളെ സേവിക്കണം. മനുഷ്യപുത്രനെ പോലെ. മനുഷ്യപുത്രൻ വന്നത് സേവിക്കപ്പെടാനല്ല, മറ്റുള്ളവരെ സേവിക്കാനാണ്. അനേകരെ രക്ഷിക്കാൻ, സ്വന്തം ജീവൻ കൊടുക്കാനാണവൻ വന്നത്.
യേശുവും ശിഷ്യന്മാരും എരിഹോ വിട്ടുപോകവേ വളരെയധികം പേർ അവനെ പിന്തുടർന്നു. 2 അന്തർ വഴിയോര തിരുപ്പുണ്ടായിരുന്നു. യേശു വരുന്നുണ്ടെന്നവർ കേട്ടു. അതിനാൽ അവർ നിലവിളിച്ചു,
കർത്താവേ, ദാവീദിന്റെ പുത്രാ, ഞങ്ങളെ സഹായിക്കൂ.
എല്ലാവരും അന്തരെ വിമർശിച്ചു. അവർ അന്തരെ തടഞ്ഞു. എന്നിട്ട് ശാന്തരായിരിക്കാൻ പറഞ്ഞു. പക്ഷേ അന്തർ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു,
കർത്താവേ, ദാവീദ് പുത്രാ, ഞങ്ങളെ രക്ഷിച്ചാലും.
യേശു നിന്ന് അന്തരോട് ചോദിച്ചു,
ഞാൻ നിങ്ങൾക്കായി എന്താണ് ചെയ്യേണ്ടത്?
അന്തർ പറഞ്ഞു,
പ്രഭോ, ഞങ്ങൾക്ക് കാഴ്ച വേണം.
യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അവൻ അവരുടെ കണ്ണുകളിൽ തൊട്ടപ്പോൾ അവർക്ക് കാണാറായി. അവർ യേശുവിനെ പിന്തുടർന്നു. മത്തായി 21. യേശുവും ശിഷ്യന്മാരും യെരുശലേം നഗരത്തോടടുത്തു. ഒലിവു മലയിലെ ബേത്ത്ഫഗയിൽ അവർ ആദ്യം നിന്നു. അവിടെ നിന്നും യേശു തന്റെ 2 ശിഷ്യന്മാരെ നഗരത്തിലേക്ക് അയച്ചു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
നിങ്ങൾ കാണുന്ന ആ നഗരത്തിലേക്ക് പോകുക. അവിടെ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണാം. മറ്റൊരു കഴുതക്കുട്ടിയെയും അവളുടെ അടുത്ത് നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരിക. ആരെങ്കിലും കഴുതകളെ എന്തിനഴിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഗുരുവിന് ഈ കഴുതകളെ വേണം എന്ന് പറയുക. താമസിയാതെ അയാൾ അവയെ തരും.
പ്രവാചകന്റെ ഈ വചനങ്ങൾ നിറവേറ്റാനായിരുന്നു അത്.
സിയോൻ നഗരത്തോടു പറയുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തു വരുന്നു. വിനീതനായ അവൻ ഒരു കഴുതക്കുട്ടിയുടെ പുറത്തും മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തുമായിരിക്കും വരിക.
യേശു നിയോഗിച്ചത് ശിഷ്യന്മാർ ചെയ്തു. അവൻ തള്ളക്കഴുതയെയും കഴുതക്കുട്ടിയെയും യേശുവിന് കൊണ്ടുകൊടുത്തു. അവർ കഴുതപ്പുറത്ത് തങ്ങളുടെ മേലങ്കികൾ വിരിച്ചു. യേശു കഴുതപ്പുറത്തിരുന്നു. അവൻ യെരുശലേമിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു. അനേകം പേർ അവന്റെ വഴിയിൽ തങ്ങളുടെ മേലങ്കികൾ വിരിച്ചു. മറ്റു ചിലർ മരച്ചില്ലകൾ ഒടിച്ചു വഴിയിൽ വിരിച്ചു. ചിലർ യേശുവിന് മുമ്പേ നടക്കുകയായിരുന്നു, ചിലർ പിറകെയും. അവർ വിളിച്ചു പറഞ്ഞു,
ദാവീദ് പുത്രനെ വാഴ്ത്തുക, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ ദൈവം അനുഗ്രഹിക്കട്ടെ, സ്വർഗസ്ഥനായ ദൈവത്തെ വാഴ്ത്തുവിൻ.
അനന്തരം യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ചു. നഗരവാസികൾ ആശയക്കുഴപ്പത്തിലായി. അവർ ചോദിച്ചു,
ആരാണിയാൾ?
യേശുവിനെ അനുഗമിക്കുന്നവർ പറഞ്ഞു,
ഇവനാണ് യേശു, ഗലീലായിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകൻ.
യേശു ദൈവാലയത്തിലേക്ക് കയറി. അവിടെ ക്രയവിക്രയം നടത്തിയിരുന്നവരെ അവൻ പുറത്താക്കി. അവൻ ചൂതാട്ടക്കാരുടെ മേശകൾ മറിച്ചിട്ടു. പ്രാവുകളെ വിറ്റിരുന്നവരുടെ ബെഞ്ചുകളും അവൻ മറിച്ചിട്ടു. യേശു അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു,
തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുണ്ട്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്നറിയപ്പെടും, എന്നാൽ നിങ്ങൾ അവിടം കള്ളന്മാരുടെ ഒളിസങ്കേതമാക്കുന്നു.
അന്തരും തളർവാദ രോഗികളുമായ ചിലർ ദൈവാലയത്തിൽ യേശുവിനെ സമീപിച്ചു. യേശു അവരുടെ രോഗം ഭേദപ്പെടുത്തി. യേശുവിന്റെ പ്രവർത്തികൾ മഹാപുരോഹിതരും ശാസ്ത്രിമാരും കണ്ടു. യേശു മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതും കുട്ടികൾ അവനെ ദൈവാലയത്തിൽ വാഴ്ത്തുന്നതും അവർ കണ്ടു. കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു,
ദാവീദിന്റെ പുത്രനെ വാഴ്ത്തുവിൻ.
ഇതെല്ലാം മഹാപുരോഹിതരെയും ശാസ്ത്രിമാരെയും ദേഷ്യപ്പെടുത്തി. മഹാപുരോഹിതരും ശാസ്ത്രിമാരും യേശുവിനോട് ചോദിച്ചു,
കുട്ടികൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ?
യേശു മറുപടി പറഞ്ഞു,
ഉവ്വ്, കുട്ടികളെയും ശിശുക്കളെയും നീ സ്തുതിക്കുവാൻ പഠിപ്പിച്ചു എന്ന് തിരുവെഴുത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ?
അനന്തരം അവൻ അവിടം വിട്ട് നഗരത്തിന് പുറത്തു കടന്ന് ബെഥാനിയയിൽ ആ രാത്രി തങ്ങി. പിറ്റേന്ന് പുലർച്ചയ്ക്ക് യേശു നഗരത്തിലേക്ക് മടങ്ങുകയായിരുന്നു. അവൻ വഴിയോരത്ത് ഒരത്തിമരം കണ്ടു. യേശു തനിക്ക് തിന്നാൻ അത്തിപ്പഴം കിട്ടുമോ എന്ന് ആ മരത്തിൽ അന്വേഷിച്ചു. എന്നാൽ ആ മരത്തിൽ ഇലകളല്ലാതെ ഒരു പഴം പോലും ഉണ്ടായിരുന്നില്ല. അതിനാൽ യേശു ആ മരത്തോട് പറഞ്ഞു,
ഇനി നീ ഒരിക്കലും കായ്ക്കില്ല.
ഉടൻ തന്നെ ആ മരം ഉണങ്ങി നശിച്ചു. ശിഷ്യന്മാർ അത് കണ്ടു. അവർ അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു,
എങ്ങനെയാണ് ഈ അത്തിമരം ഇത്ര വേഗം ഉണങ്ങിക്കരിഞ്ഞത്?
യേശു മറുപടി പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, നിങ്ങൾക്ക് സംശയലേശമില്ലാതെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മരത്തോട് ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്കതിലധികവും ചെയ്യാനായേക്കാം. ഈ മലയോട് പോയി കടലിൽ പതിക്കൂ എന്ന് പോലും ആജ്ഞാപിക്കാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ചോദിക്കുന്നതെന്തും ലഭിക്കും.
യേശു ദൈവാലയത്തിലേക്ക് പോയി. അവനവിടെ ഉപദേശിക്കുമ്പോൾ പുരോഹിതന്മാരും യഹൂദ മൂപ്പന്മാരും യേശുവിന്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു,
പറയൂ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ നിനക്കെന്തധികാരമാണുള്ളത്? ആരാണ് നിനക്ക് അധികാരം തന്നത്?
യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, അതിന് നിങ്ങൾ ഉത്തരം തന്നാൽ എന്തധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. പറയൂ, യോഹന്നാൻ ജനങ്ങളെ സ്നാനപ്പെടുത്തിയ അധികാരം ദൈവത്താൽ നൽകപ്പെട്ടതോ മനുഷ്യരാൽ നൽകപ്പെട്ടതോ?
പുരോഹിതരും യഹൂദ നേതാക്കളും യേശുവിന്റെ ചോദ്യം ചർച്ച ചെയ്തു. അവർ പരസ്പരം പറഞ്ഞു,
നമ്മൾ ഉത്തരം പറഞ്ഞാൽ അതും യോഹന്നാന്റെ സ്നാനം ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ യേശു പറയും, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് യോഹന്നാനിൽ വിശ്വസിക്കുന്നില്ല? മറിച്ച് അത് മനുഷ്യനിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞാൽ ജനങ്ങൾ നമ്മോട് കോപിക്കും. യോഹന്നാൻ ഒരു പ്രവാചകനായിരുന്നുവെന്ന് അവർ കരുതുന്നതാണ് നമുക്ക് ഭയം.
അതിനാൽ അവർ യേശുവിന് മറുപടി കൊടുത്തു,
ഞങ്ങൾക്കറിയില്ല യോഹന്നാൻ എവിടെ നിന്ന് അധികാരം കിട്ടിയെന്ന്.
അപ്പോൾ യേശു പറഞ്ഞു,
എങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ എവിടെ നിന്ന് അധികാരം കിട്ടിയെന്ന് ഞാനും പറയില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി എന്തു വിചാരിക്കുന്നുവെന്ന് എന്നോട് പറയുക. ഒരാൾക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അയാൾ ആദ്യം മൂത്ത മകനെ സമീപിച്ചു പറഞ്ഞു, മകനെ, നീ ഇന്ന് പോയി മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. മകൻ പറഞ്ഞു, ഞാൻ പോകില്ല. പക്ഷേ പിന്നീട് അയാൾ മനം മാറ്റി, അയാൾ പോയി. അപ്പൻ പിന്നീട് രണ്ടാമത്തെ മകനെ സമീപിച്ച് പറഞ്ഞു, മകനെ, നീ ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പണിയുക. മകൻ പറഞ്ഞു, ശരി, ഞാൻ പോയി പണിയെടുക്കാം. എന്നാൽ അയാൾ പോയില്ല. ഈ രണ്ട് പുത്രന്മാരിൽ ആരാണ് അപ്പന്റെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിച്ചത്?
യഹൂദ നേതാക്കൾ പറഞ്ഞു,
ആദ്യത്തെ മകൻ.
യേശു അവരോട് പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, നികുതി പിരിവുകാരും വേശ്യകളും ചീത്തയാളുകളെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷേ നിങ്ങളെക്കാൾ മുമ്പേ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. യോഹന്നാൻ വന്നത് നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾ യോഹന്നാനിൽ വിശ്വസിച്ചില്ല. എന്നാൽ നികുതി പിരിവുകാരും വേശ്യകളും അവനിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ കണ്ടു. എന്നാൽ ഇനിയും അവനിൽ വിശ്വാസമർപ്പിക്കാനായി നിങ്ങൾ മനം മാറ്റിയില്ല. ഈ കഥ ശ്രദ്ധിക്കുക. ഒരിടത്ത് ഒരാൾക്ക് കുറെ വയലുണ്ടായിരുന്നു. അയാൾ അതിൽ മുന്തിരി നട്ടു. അയാൾ വയലിനു ചുറ്റും മതില് കെട്ടി, അതിനുള്ളിൽ ഒരു മുന്തിരിച്ചക്കും സ്ഥാപിച്ചു. എന്നിട്ട് അയാൾ ഒരു കാവൽമാടവും പണിതു. അയാൾ ആ തോട്ടം ചില കർഷകർക്ക് പാട്ടത്തിനു കൊടുത്തു. എന്നിട്ട് അയാൾ ഒരു യാത്ര പുറപ്പെട്ടു. വിളവെടുപ്പിന്റെ സമയമായി. അതിനാൽ അയാൾ തന്റെ ദാസന്മാരെ തന്റെ വീതം ചോദിക്കാൻ കർഷകരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഒരു ദാസനെ മർദ്ദിച്ചു, മറ്റൊരുവനെ കൊന്നു, മൂന്നാമത്തവനെയും കല്ലെറിഞ്ഞു കൊന്നു. അതിനാൽ അയാൾ മറ്റു ചിലരെ കൂടി അയച്ചു, ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ആളുകളെ. എന്നാൽ ആദ്യം വന്നവരോട് ചെയ്തത് തന്നെ കൃഷിക്കാർ അവരോടും ചെയ്തു. അതിനാൽ തന്റെ മകനെ തന്നെ അയക്കാൻ അയാൾ തീരുമാനിച്ചു. അയാൾ കരുതി, കൃഷിക്കാർക്ക് എന്റെ മകനോട് ബഹുമാനമുണ്ടാകും. പക്ഷേ ഉടമയുടെ പുത്രനെ കണ്ടപ്പോൾ കർഷകർ പരസ്പരം പറഞ്ഞു, ഇതാ ഉടമയുടെ മകൻ, ഈ തോട്ടത്തിന്റെ അനന്തരാവകാശിയാകും അവൻ. വരൂ, നമുക്കവനെ കൊല്ലാം. നമ്മൾ അവനെ കൊന്നാൽ ഈ തോട്ടം നമ്മുടേതാകും. അതിനാൽ അവർ അവനെ തോട്ടത്തിന് പുറത്തു കൊണ്ടുപോയി കൊന്നു. അതിനാൽ തോട്ടമുടമ വന്ന് ആ കർഷകരെ എന്തു ചെയ്യും?
യഹൂദ പുരോഹിതരും പ്രമാണിമാരും പറഞ്ഞു,
തീർച്ചയായും അയാൾ ആ ദുഷ്ടന്മാരെ കൊല്ലും, എന്നിട്ട് ആ തോട്ടം മറ്റു കൃഷിക്കാരെ ഏൽപ്പിക്കും. വിളവെടുപ്പ് സമയം തന്റെ പങ്ക് നൽകുന്ന കൃഷിക്കാരെ തോട്ടമേൽപ്പിക്കും.
യേശു അവരോട് പറഞ്ഞു,
തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായും വായിച്ചു കാണും, പണിക്കാർ ഉപേക്ഷിക്കുന്ന കല്ല് മൂലക്കല്ലാകും. ഇത് ദൈവം ചെയ്തത് നമുക്ക് അത്ഭുതമാകുന്നു, നമ്മുടെ കണ്ണുകളിൽ അത് അത്ഭുതമാകുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗരാജ്യം നിങ്ങളിൽ നിന്നും എടുക്കപ്പെടും. ദൈവരാജ്യത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് നടപ്പാക്കുന്നവർക്ക് സ്വർഗരാജ്യം നൽകപ്പെടും. ഈ കല്ലിൽ വീഴുന്നവൻ പൊട്ടിത്തകരും. ഈ കല്ല് ഒരാളുടെ മേൽ വീണാലും അതയാളെ തവിടുപൊടിയാക്കും.
യേശു പറഞ്ഞ ഈ കഥകൾ മഹാപുരോഹിതരും പരീശന്മാരും കേട്ടു. യേശു തങ്ങളെപ്പറ്റിയാണ് പറയുന്നതെന്ന് അവർ അറിഞ്ഞു. യേശുവിനെ പിടിക്കാൻ അവർ ഒരു കാരണം തേടി. എന്നാൽ ജനങ്ങൾ യേശു ഒരു പ്രവാചകനാണെന്ന് വിശ്വസിച്ചിരുന്നതിനാൽ അവർ ജനങ്ങളെ ഭയന്നു. മത്തായി അദ്ധ്യായം 22. ജനങ്ങളോട് മറ്റു ചില കാര്യങ്ങൾ പറയാൻ യേശു കഥകൾ ഉപയോഗിച്ചു. അവൻ പറഞ്ഞു,
തന്റെ പുത്രന്റെ വിവാഹവിരുന്നൊരുക്കിയ രാജാവിനെപ്പോലെയാണ് സ്വർഗരാജ്യം. അദ്ദേഹം ചിലരെ സദ്യയ്ക്ക് ക്ഷണിച്ചു. സദ്യ തയ്യാറായപ്പോൾ അതിഥികളെ വിളിക്കാൻ രാജാവ് ഭൃത്യരെ അയച്ചു. എന്നാൽ രാജാവിന്റെ സദ്യയ്ക്ക് ക്ഷണം അവർ നിരസിച്ചു. അനന്തരം രാജാവ് കുറെ ദാസന്മാരെ കൂടി അയച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെന്ന് പറയുക സദ്യ തയ്യാറായെന്ന്. ഞാൻ എന്റെ നല്ല കാളകളെയും പശുക്കുട്ടികളെയും തിന്നാനായി കൊന്നിട്ടുണ്ട്, എല്ലാം തയ്യാറായിരിക്കുന്നു, വിവാഹ സദ്യയ്ക്ക് വരിക. ദാസന്മാർ പോയി ജനങ്ങളെ വിളിച്ചു, പക്ഷേ അവർ അത് ശ്രദ്ധിക്കുക കൂടിയുണ്ടായില്ല. അവർ മറ്റു പ്രവൃത്തികളിൽ മുഴുകി. ഒരാൾ പാടത്ത് പണിയാൻ പോയി, വേറൊരുവൻ തന്റെ വ്യാപാരത്തിന് പോയി, മറ്റു ചിലരാകട്ടെ ദാസന്മാരെ പിടിച്ച് തല്ലിക്കൊന്നു. രാജാവ് വളരെ കോപിച്ചു. തന്റെ ദാസന്മാരെ കൊന്നവരെ വധിക്കാൻ രാജാവ് തന്റെ സൈന്യത്തെ അയച്ചു. അവരുടെ നഗരം സൈന്യം തീവച്ചു. അതിനുശേഷം രാജാവ് തന്റെ ഭൃത്യരോട് പറഞ്ഞു, വിവാഹ സദ്യ തയ്യാറായിരിക്കുന്നു, ഞാൻ അവരെ ക്ഷണിച്ചു, പക്ഷേ എന്റെ സദ്യയ്ക്ക് വരാനുള്ള യോഗ്യത അവർക്കില്ല. അതിനാൽ തെരുവിന്റെ മൂലകളിലേക്ക് പോയി കാണുന്ന എല്ലാവരെയും ക്ഷണിക്കുക, അവരോടെല്ലാം സദ്യയ്ക്ക് വരാൻ പറയുക. ദാസന്മാർ തെരുവുകളിലേക്ക് പോയി അവർ കണ്ട എല്ലാവരെയും വിളിച്ചുകൂട്ടി നല്ലവരെയും ചീത്തയാളുകളെയും അവർ സദ്യയ്ക്ക് കൊണ്ടുവന്നു. അവിടമാകെ ജനം നിറഞ്ഞു. അപ്പോൾ രാജാവ് എല്ലാവരെയും കാണാനെത്തി. വിവാഹവേളയ്ക്ക് യോജിക്കാത്ത വിധം വസ്ത്രം ധരിച്ച ഒരാളെ രാജാവ് കണ്ടു. രാജാവ് പറഞ്ഞു, സുഹൃത്തെ, ഇവിടെ വരാൻ നിനക്കെങ്ങനെ അനുവാദം കിട്ടി, ശരിക്കുള്ള വസ്ത്രം പോലും ധരിക്കാതെ? എന്നാൽ അയാൾ ഒന്നും പറഞ്ഞില്ല. അതിനാൽ രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, ഇവന്റെ കൈയും കാലും കെട്ടുക, എന്നിട്ട് ഇരുട്ടിലേക്ക് എറിയുക. അവിടെ ആളുകൾ കരയുകയും വേദന കൊണ്ട് പല്ല് ഞെരിക്കുകയും ചെയ്യും. അതെ, ക്ഷണിക്കപ്പെട്ടവർ അധികം, പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുന്നത് ചിലർ മാത്രം.
അപ്പോൾ യേശു ഉപദേശിച്ചിരുന്നിടത്തുനിന്നും പരീശന്മാർ പോയി. യേശു തെറ്റായതെന്തെങ്കിലും പറഞ്ഞാൽ അവനെ പിടിക്കാൻ അവർ തക്കം പാർത്തു. പരീശന്മാർ യേശുവിനെ കുരുക്കാൻ ചിലരെ അയച്ചു. തങ്ങളുടെ ചില അനുയായികളെയും ഹെരോദ്യർ എന്നറിയപ്പെടുന്ന ചിലരെയുമാണ് അവർ അയച്ചത്. അവർ പറഞ്ഞു,
ഗുരു, അങ്ങ് വിശ്വസ്തനായ ഒരാളാണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവത്തിന്റെ വഴിയുടെ സത്യം നീ പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾക്കറിയാം. ആളുകൾ നിന്നെപ്പറ്റി എന്തു കരുതുന്നു എന്ന് നീ ഭയക്കുന്നുമില്ല. എല്ലാവരും നിനക്കൊരുപോലെയാണ്. അതിനാൽ നിന്റെ അഭിപ്രായം പറഞ്ഞാലും കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയോ തെറ്റോ?
എന്നാൽ അവർ തന്നെ കുരുക്കാൻ ശ്രമിക്കുകയാണെന്ന് യേശുവിനറിയാമായിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു,
കപടഭക്തിക്കാരെ, എന്തിനാണ് നിങ്ങൾ എന്നെ സംസാരത്തിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത്? കരം കൊടുക്കുന്ന ഒരു നാണയം തരൂ.
അവർ യേശുവിനെ ഒരു വെള്ളി നാണയം കാണിച്ചു. എന്നിട്ട് യേശു ചോദിച്ചു,
ആരുടെ ചിത്രമാണിതിൽ മുദ്രണം ചെയ്തിരിക്കുന്നത്? ആരുടെ പേരാണിതിൽ മുദ്രിതമായിരിക്കുന്നത്?
അവർ മറുപടി പറഞ്ഞു,
കൈസറുടെ ചിത്രവും പേരുമാണ്.
അപ്പോൾ യേശു അവരോട് പറഞ്ഞു,
കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തേക്കൂ, ദൈവത്തിനുള്ളത് ദൈവത്തിനും.
യേശുവിന്റെ വാക്കുകൾ കേട്ടവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനെ വിട്ടുപോയി. അതേ ദിവസം തന്നെ ഏതാനും സദൂക്യർ യേശുവിനെ സമീപിച്ചു. സദൂക്യർ മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. അവർ യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു. അവർ പറഞ്ഞു,
ഗുരു, മോശ പറഞ്ഞു, വിവാഹിതനായ ഒരാൾ കുട്ടികളില്ലാതെ മരിച്ചാൽ അയാളുടെ സഹോദരൻ അയാളുടെ ഭാര്യയെ വിവാഹം കഴിക്കണം, എന്നിട്ട് മരിച്ച സഹോദരന് വേണ്ടി അവർ കുട്ടികളെ ജനിപ്പിക്കണം എന്ന്. ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം കഴിച്ചു, പക്ഷേ കുട്ടികളില്ലാതെ മരിച്ചു. അതിനാൽ അയാളുടെ സഹോദരൻ ആ സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്നാൽ രണ്ടാമനും കുട്ടികളുണ്ടാവാതെ മരിച്ചു. ഇതുതന്നെ മൂന്നാമനും ബാക്കി എല്ലാ സഹോദരന്മാർക്ക് സംഭവിച്ചു. ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു. പക്ഷേ എല്ലാ സഹോദരന്മാരും അവളെ വിവാഹം ചെയ്തിരുന്നു. അതിനാൽ അവൾ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ അവൾ ആരുടെ ഭാര്യയായിത്തീരും?
യേശു ഉത്തരം പറഞ്ഞു,
നിങ്ങൾക്ക് മനസ്സിലാവില്ല. തിരുവെഴുത്തുകളിൽ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ദൈവത്തിന്റെ ശക്തിയെപ്പറ്റിയും നിങ്ങൾക്കറിയില്ല. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം നിലനിൽക്കുന്നില്ല. എല്ലാവരും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. താൻ അവരുടെ ദൈവമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല. അവൻ ജീവിച്ചിരിക്കുന്നവരുടെ മാത്രം ദൈവമാണ്.
എല്ലാവരും യേശുവിന്റെ ഉപദേശം കേട്ട് അത്ഭുതപ്പെട്ടു. യേശു സദൂക്യരെ ഉത്തരമുട്ടിച്ച വാർത്ത പരീശന്മാർ കേട്ടു. അവർ യോഗം ചേർന്നു. ഒരു പരീശൻ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായിരുന്നു. ആ പരീശൻ യേശുവിനെ പരീക്ഷിക്കാൻ ഒരു ചോദ്യം ചോദിച്ചു.
ഗുരു, ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏത്?
യേശു മറുപടി പറഞ്ഞു,
നിങ്ങൾ കർത്താവായ നിങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കണം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കണം. ഇതാണ് പ്രഥമവും പരമപ്രധാനവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന അതുപോലെ തന്നെ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ന്യായപ്രമാണം പൂർണമായും പ്രവാചകരുടെ ലിഖിതങ്ങളിൽ നിന്നും ഈ രണ്ട് കൽപ്പനകളിൽ നിന്നും ഉടലെടുത്തതാണ്.
അതുകൊണ്ട് പരീശന്മാർ ഒന്നിച്ചുകൂടിയപ്പോൾ യേശു അവരോട് ഒരു ചോദ്യം ചോദിച്ചു.
ക്രിസ്തുവിനെ പറ്റി നിങ്ങൾ എന്ത് കരുതുന്നു? ആരുടെ മകനാണവൻ?
പരീശന്മാർ പറഞ്ഞു,
ക്രിസ്തു ദാവീദിന്റെ പുത്രൻ.
അപ്പോൾ യേശു പറഞ്ഞു,
പിന്നെ എങ്ങനെയാണ് ദാവീദ് അവനെ കർത്താവെന്ന് വിളിച്ചത്? ദാവീദ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ സംസാരിക്കുകയായിരുന്നു. കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കാൽക്കീഴിലാക്കും വരെ എന്റെ വലതുവശത്തിരിക്കുക. ദാവീദ് ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നു, പിന്നെങ്ങനെ അവൻ ദാവീദിന്റെ പുത്രനാകും?
പരീശന്മാരിൽ ആർക്കും യേശുവിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായില്ല. ആ ദിവസത്തിന് ശേഷം യേശുവിനെ കുരുക്കാൻ വേറൊരു ചോദ്യം പോലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. മത്തായി അദ്ധ്യായം 23. പിന്നെ യേശു ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടും സംസാരിച്ചു. യേശു പറഞ്ഞു,
മോശയുടെ ന്യായപ്രമാണത്തെപ്പറ്റി നിങ്ങളോട് പറയുന്നതിന് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അധികാരമുണ്ട്. അതിനാൽ നിങ്ങൾ അവർ പറയുന്നത് അനുസരിക്കണം. അവർ ചെയ്യാൻ പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്യണം. എന്നാൽ അവരുടെ ജീവിതം നിങ്ങൾ പിന്തുടരരുത്. നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അവർ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കടുത്ത ചട്ടങ്ങൾ അവരുണ്ടാക്കുന്നു. ആ ചട്ടങ്ങളെല്ലാം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നു. പക്ഷേ അവയിലൊന്നുപോലും അനുസരിക്കാൻ അവർ ശ്രമിക്കാറില്ല. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. തിരുവെഴുത്തുകൾ നിറച്ച പെട്ടികൾ അവർ ചുമന്നുകൊണ്ട് നടക്കുന്നു. അവർ ആ പെട്ടികൾ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ കാണത്തക്ക വിധം നീണ്ട പ്രാർത്ഥന കുപ്പായങ്ങൾ ധരിച്ച് നീണ്ട പ്രാർത്ഥനകൾ അവർ നടത്തുന്നു. വിരുന്നുകളിൽ ഏറ്റവും പ്രധാന ഇരിപ്പിടങ്ങൾ കിട്ടുവാൻ പരീശന്മാരും ശാസ്ത്രിമാരും ആഗ്രഹിക്കുന്നു. യഹൂദ പള്ളികളിലെ അതിപ്രധാന ഇരിപ്പിടവും അവർ കൊതിക്കുന്നു. ചന്തസ്ഥലങ്ങളിൽ ആളുകൾ തങ്ങളെ ബഹുമാനിക്കുന്നത് അവർക്കിഷ്ടമാണ്. ആളുകൾ തങ്ങളെ ഗുരു എന്ന് വിളിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ ഗുരു എന്ന് വിളിക്കപ്പെടരുത്. നിങ്ങൾ സഹോദരീ സഹോദരന്മാരാണ്. നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, അവൻ സ്വർഗത്തിലാണ്. യജമാനെന്നും ആരെയും വിളിക്കരുത്. നിങ്ങൾക്കൊരു യജമാനനെയുള്ളൂ, അത് ക്രിസ്തു. നിങ്ങളിൽ ദാസനായിരിക്കുന്നവനാണ് ശ്രേഷ്ഠൻ. സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വഴി നിങ്ങൾ അടയ്ക്കുന്നു. നിങ്ങൾ പ്രവേശിക്കുകയുമില്ല, അതിന് ശ്രമിക്കുന്നവരെ തടയുകയും ചെയ്യുന്നു. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ മാർഗം പിന്തുടരുന്ന ഒരാളെയെങ്കിലും നേടാനായി നിങ്ങൾ കടലുകളിലൂടെയും രാജ്യങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു. അവനെ നിങ്ങൾ കണ്ടെത്തിയാൽ അവനെ നിങ്ങളെക്കാൾ ദുഷിച്ചവനാക്കും. നരകവുമായി ബന്ധപ്പെട്ട നിങ്ങൾ അത്ര ദുഷ്ടരാണ്. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. ആളുകളെ നയിക്കുന്ന അന്ധരാണ് നിങ്ങൾ. നിങ്ങൾ പറയുന്നു, ആരെങ്കിലും ദൈവാലയത്തെ പ്രതി ആണയിട്ടാൽ കുഴപ്പമില്ല, എന്നാൽ അതിലെ സ്വർണത്തെ ചൊല്ലിയാണെങ്കിൽ ആ സത്യം പാലിക്കേണ്ടി വരും. അന്ധരായ വിഡ്ഢികളെ, ഏതാണ് മഹനീയം, സ്വർണമോ ദൈവാലയമോ? ദൈവാലയം സ്വർണത്തെ വിശുദ്ധമാക്കുന്നു, അതിനാൽ ദൈവാലയമാണ് മഹനീയം. യാഗപീഠത്തെ പ്രതി ആണയിട്ടാലും കുഴപ്പമില്ല, എന്നാൽ യാഗപീഠത്തിലെ വഴിപാടിനെ പ്രതി ആണയിട്ടാൽ അയാളത് പാലിക്കേണ്ടതുണ്ട് എന്നും നിങ്ങൾ പറയുന്നു. അന്ധരെ, നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. ഏതാണ് മഹനീയം, വഴിപാടോ യാഗപീഠമോ? വഴിപാടിനെ പരിശുദ്ധമാക്കുന്നത് യാഗപീഠമാണ്, അതിനാൽ യാഗപീഠമാണ് മഹനീയം. യാഗപീഠത്തെ പ്രതി ആണയിടുന്നവൻ യാഗപീഠത്തെയും അതിലുള്ളവയെയും ഉപയോഗിക്കുന്നു. ദൈവാലയത്തെ ചൊല്ലി ആണയിടുന്നവൻ യഥാർത്ഥത്തിൽ ദൈവാലയവും അതിൽ വസിക്കുന്നവനെയും ഉപയോഗിക്കുന്നു. സ്വർഗത്തെ ചൊല്ലി ആണയിടുന്നവൻ ദൈവത്തിന്റെ സിംഹാസനവും അതിലിരിക്കുന്നവനെയും ഉപയോഗിക്കുന്നു. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. നിങ്ങൾ നിങ്ങൾക്കുള്ളതിന്റെ പത്തിലൊന്ന് ദൈവത്തിന് കൊടുക്കുന്നു. എന്തിന്? തുളസി, ചതകുപ്പ, ജീരകം എന്നിവ പോലും. എന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിലെ പ്രധാന ഉപദേശങ്ങൾ, നീതി, കരുണ, വിശ്വാസം എന്നിവ അനുസരിക്കുന്നില്ല. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടവയാണ്. മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ തുടർന്നും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ അന്ധരായ വഴികാട്ടികൾ. പാനീയത്തിൽ നിന്നും ചെറുകിടത്തെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവനെപ്പറ്റി ഓർക്കുക, നിങ്ങളും അവനെപ്പോലെയാണ്. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. നിങ്ങൾ ചഷകങ്ങളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകുന്നു. അവയുടെ അകമാകട്ടെ കൊള്ളയുടെയും ആത്മനിയന്ത്രണമില്ലായ്മയുടെയും ഫലമായ കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അന്ധരായ പരീശന്മാരെ, ആദ്യം ചഷകങ്ങളുടെ അകം വൃത്തിയാക്കുക, അപ്പോൾ അവയുടെ പുറം താനെ വൃത്തിയായിക്കൊള്ളും. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. വെള്ളപൂശിയ ശവക്കല്ലറകൾ പോലെയാണ് നിങ്ങൾ. ആ ശവക്കല്ലറകളുടെ പുറം മനോഹരമാണ്, അകമാകട്ടെ മരിച്ചവരുടെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കും. എല്ലാവിധ വൃത്തികേടുകളും അതിനുള്ളിലുണ്ടാവും. നിങ്ങളും അതുപോലെ തന്നെയാണ്. നിങ്ങളെ കാണുന്നവർ പറയും നിങ്ങൾ നല്ലവരാണെന്ന്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലാകെ കാപട്യവും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. കപടഭക്തിക്കാരാണ് നിങ്ങൾ. നിങ്ങൾ പ്രവാചകർക്ക് ശവക്കല്ലറകൾ നിർമ്മിക്കുന്നു, നല്ലവരായി ജീവിക്കുന്നവരെ കല്ലറകളിൽ മാനിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ പ്രവാചകരെ കൊല്ലുന്നതിൽ ഞങ്ങൾ പങ്കുവഹിക്കില്ലായിരുന്നു. പ്രവാചകരെ കൊല്ലുന്നവരുടെ പിന്മുറക്കാരാണ് ഞങ്ങളെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുന്നു. നിങ്ങളുടെ പൂർവികർ തുടങ്ങിവെച്ച പാപം നിങ്ങൾ പൂർത്തീകരിക്കും. പാമ്പുകളെ, നിങ്ങൾ വിഷപ്പാമ്പുകളുടെ കുടുംബക്കാരാണ്. ദൈവത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങളെല്ലാം തെറ്റുകാരായി വിധിക്കപ്പെട്ട് നരകത്തിലേക്ക് എറിയപ്പെടും. അതിനാൽ ഞാൻ നിങ്ങളോടിത് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് പ്രവാചകരെയും ജ്ഞാനികളെയും ഉപദേശകരെയും നിയോഗിക്കുന്നു. അവരിൽ ചിലരെ മർദ്ദിക്കും, അവരെ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ഓടിക്കും. അതിനാൽ ഭൂമിയിൽ കൊല്ലപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും മരണത്തിൽ നിങ്ങൾ കുറ്റവാളികളാണ്. നീതിമാനായ ഹാബേലിന്റെ മരണത്തിന് നിങ്ങൾ കുറ്റവാളികളാണ്. ബെരഖ്യാവിന്റെ പുത്രനായ സെഖരിയാവിന്റെ കൊലപാതകത്തിൽ നിങ്ങൾ കുറ്റവാളികളാണ്. ദൈവാലയത്തിനും യാഗപീഠത്തിനും ഇടയിലാണവൻ കൊല്ലപ്പെട്ടത്. ഹാബേലിന്റെയും സെഖരിയാവിന്റെയും കാലത്തിനിടയിൽ ജീവിച്ചിരുന്ന എല്ലാ നീതിമാന്മാരുടെയും കൊലപാതകത്തിൽ നിങ്ങൾ കുറ്റവാളികളാണ്. ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, ഇതെല്ലാം ഈ തലമുറക്കാരായ നിങ്ങളിൽ വന്നു പതിക്കും. അല്ലയോ യെരുശലേമേ, യെരുശലേമേ, നീ പ്രവാചകരെ കൊല്ലുന്നു, ദൈവം നിന്നിലേക്ക് അയച്ചവരെ നീ കല്ലെറിയുന്നു. പലവട്ടം നിന്റെ ജനതയെ രക്ഷിക്കാൻ ഞാൻ ആശിച്ചു. നിന്റെ ജനതയെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വിളിച്ചുകൂട്ടും പോലെ സംഘടിപ്പിക്കാൻ ഞാൻ ആശിച്ചു. പക്ഷേ നിങ്ങൾ എന്നെ അതിനനുവദിച്ചില്ല. ഇപ്പോൾ നിന്റെ വീട് പൂർണമായും ശൂന്യമായിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
മത്തായി അദ്ധ്യായം 24. യേശു ദൈവാലയം വിട്ടു പോകുകയായിരുന്നു. പക്ഷേ അവന്റെ ശിഷ്യന്മാർ ദൈവാലയത്തിന്റെ എടുപ്പുകൾ അവനെ കാണിക്കാൻ വന്നു. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു,
ഈ എടുപ്പുകൾ കാണുന്നില്ലേ? ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ഈ എടുപ്പുകളെല്ലാം നശിപ്പിക്കപ്പെടും, ഓരോ കല്ലും എടുത്തെറിയപ്പെടും, ഒരു കല്ലും മറ്റൊന്നിന്റെ മേൽ ഇരിക്കുകയില്ല.
പിന്നീട് യേശു ഒലിവുമലയിൽ ഒരിടത്തിരിക്കുകയായിരുന്നു. അവനോടൊപ്പം തനിച്ചിരിക്കാൻ ശിഷ്യന്മാരും വന്നു. അവർ ചോദിച്ചു,
ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്ന് ഞങ്ങളോട് പറയൂ. നിന്റെ അടുത്ത വരവിന്റെയും
ലോക അവസാനത്തിന്റെയും സമയം സൂചിപ്പിക്കുന്ന അടയാളം എന്താണെന്ന് പറയൂ.
യേശു മറുപടി പറഞ്ഞു,
സൂക്ഷിച്ചിരിക്കുക, ആരും നിങ്ങളെ വഴിതെറ്റിക്കാൻ ഇടകൊടുക്കരുത്. പലരും എന്റെ പേരിൽ വരും, അവർ പറയും ഞാനാണ് ക്രിസ്തു എന്ന്. അവർ പലരെയും വഴിതെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, യുദ്ധങ്ങളെപ്പറ്റിയുള്ള കഥകളും കേൾക്കും. പക്ഷേ ഭയപ്പെടാതിരിക്കുക, ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കാനുള്ളതാകുന്നു, പക്ഷേ അവസാനം ഇനിയും വിദൂരത്തിൽ തന്നെ. രാജ്യങ്ങൾ അന്യോന്യം പടപൊരുതും, ജനത ജനതയോട് യുദ്ധം ചെയ്യും. കടുത്ത ഭക്ഷ്യക്ഷാമത്തിന്റെ കാലം വരും, പലയിടത്തും ഭൂകമ്പങ്ങളുണ്ടാകും. ഇതൊക്കെ ഒരു പുതുപ്പിറവിയുടെ പ്രാരംഭ വേദനകളാണ്. അപ്പോൾ ജനങ്ങൾ നിങ്ങളോട് മോശമായി പെരുമാറും. അവർ നിങ്ങളെ ഉപദ്രവിക്കുവാൻ ഭരണാധികാരികളെ ഏൽപ്പിച്ചു കൊടുക്കുകയും കൊല്ലുകയും ചെയ്യും. എല്ലാവരും നിങ്ങളെ വെറുക്കും, കാരണം നിങ്ങൾ എന്നിൽ വിശ്വസിച്ചവരാണ്. ആ സമയം പല വിശ്വാസികൾക്കും തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. അവർ പരസ്പരം തിരിയുകയും വെറുക്കുകയും ചെയ്യും. പല വ്യാജ പ്രവാചകന്മാരും വരും, അവർ പലരെയും വഴിതെറ്റിക്കും. ലോകത്ത് അധർമ്മം പെരുകും. അതിനാൽ മിക്കവാറും വിശ്വാസികളുടെയും സ്നേഹം തണുത്തുപോകും. പക്ഷേ അവസാനം വരെ അടിയുറച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവരാജ്യത്തെപ്പറ്റിയുള്ള സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. എല്ലാ രാജ്യങ്ങളിലും സുവിശേഷം പ്രചരിക്കപ്പെടും. പിന്നീട് അന്ത്യമെത്തും. വിനാശത്തിന്റെ ഭീകരതയെപ്പറ്റി പ്രവാചകനായ ദാനിയേൽ പറഞ്ഞിട്ടുണ്ട്. ദൈവാലയത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കുന്നത് നിങ്ങൾ കാണും. ആ സമയം യഹൂദ്യക്കാർ മലമുകളിലേക്ക് ഓടണം. പുരപ്പുറത്ത് നിൽക്കുന്നവൻ തന്റെ വീട്ടിനുള്ളിൽ കയറി എന്തെങ്കിലും എടുക്കാൻ തുനിയരുത്. വയലിൽ നിൽക്കുന്നവൻ മേലങ്കിക്കായി വീട്ടിൽ വരരുത്. ആ സമയം ഗർഭിണികൾക്കും കൊച്ചു കുട്ടികളുള്ള സ്ത്രീകൾക്കും കഷ്ടം. നിങ്ങളുടെ ഓട്ടം ശീതകാലത്തോ ശബത്ത് ദിവസമോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. എന്തെന്നോ, വലിയ ക്ലേശത്തിന്റെ സമയമായിരിക്കുമത്. ലോകാരംഭത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരിതമാണെന്നുണ്ടാവുക. അതിലും മോശമായത് ഒരിക്കലും സംഭവിക്കുകയുമില്ല. ആ ഭീകര സമയം ചെറുതായിരിക്കുമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയം കുറച്ചിട്ടില്ലെങ്കിൽ ഒരുത്തനും അവശേഷിക്കില്ല. എന്നാൽ താൻ തിരഞ്ഞെടുത്തവരെ രക്ഷിക്കാൻ ദൈവം ആ സമയം വെട്ടിച്ചുരുക്കും. ആ സമയം ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പറഞ്ഞേക്കാം, നോക്കൂ ഇതാ ക്രിസ്തു. മറ്റൊരുത്തൻ പറഞ്ഞേക്കാം, അതാ അവൻ. പക്ഷേ അവരെ വിശ്വസിക്കരുത്. വ്യാജ പ്രവാചകരും വ്യാജ ക്രിസ്തുക്കളും വരികയും മഹത്തായ കർമ്മങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യും. ദൈവം തെരഞ്ഞെടുത്തവരോടാവും അവരിത് ചെയ്യുക. പറ്റുമെങ്കിൽ അവന്റെ ആളുകളെ വിഡ്ഢികളാക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഞാൻ അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയിപ്പ് തന്നിട്ടുണ്ട്. അതാ ക്രിസ്തു മരുഭൂമിയിൽ എന്ന് ചിലർ നിങ്ങളോട് പറഞ്ഞേക്കാം. പക്ഷേ വിശ്വസിച്ച് യേശുവിനെ കാണാൻ മരുഭൂമിയിലേക്ക് പോകരുത്. വേറൊരുത്തൻ അതാ ക്രിസ്തു മുറിയിൽ എന്നും പറഞ്ഞേക്കാം, പക്ഷേ അതും വിശ്വസിക്കരുത്. മനുഷ്യപുത്രൻ എല്ലാവർക്കും ദൃശ്യനായാണ് വരിക. എല്ലായിടങ്ങളിലും എല്ലാവരും കാണുന്ന രീതിയിൽ ആകാശത്ത് മിന്നൽ പിണർ പോലെ അവൻ വരും. കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നത് എവിടെയോ അവിടെ ശവമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നത് പോലെ എല്ലാവരും അറിഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ വരിക. ആ ദിവസങ്ങളുടെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ ഉടനെ ഇങ്ങനെ സംഭവിക്കും. സൂര്യൻ ഇരുളും, ചന്ദ്രന് പ്രകാശം കിട്ടുകയില്ല, നക്ഷത്രം ആകാശത്ത് നിന്നും പതിക്കും, ആകാശത്ത് എല്ലാറ്റിനും മാറ്റം വരും. ആ സമയം മനുഷ്യപുത്രന്റെ വരവിനെ കാണിക്കുന്ന അടയാളങ്ങൾ ആകാശത്ത് ദൃശ്യമാകും. ലോകത്തിലെ എല്ലാ ജനതയും നിലവിളിക്കും. മനുഷ്യപുത്രൻ ആകാശത്ത് മേഘങ്ങളിൽ വരുന്നതെല്ലാവരും കാണും. മനുഷ്യപുത്രൻ ശക്തിയോടെയും ഏറെ മഹത്വത്തോടെയും വരും. ഉച്ചത്തിലുള്ള കാഹള ശബ്ദത്തോടെ അവൻ ദൂതന്മാരെ അയക്കും. എല്ലാ ഭാഗത്തുനിന്നും അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൂതന്മാർ വിളിച്ചുകൂട്ടും. അത്തിമരം നമ്മെ പഠിപ്പിക്കുന്ന പാഠമുണ്ടല്ലോ. അത്തിമരക്കൊമ്പുകൾ പച്ചയും മൃദുവുമാവുകയും ഇലകൾ മുളച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പറയും വേനൽ വരവായെന്ന്. അതുപോലെ തന്നെ ഈ സംഗതികൾ സംഭവിക്കുന്നത് കാണുമ്പോൾ സമയം വാതിലിനടുത്തെത്തിയെന്ന് നിങ്ങളും അറിയും. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഈ തലമുറയിലെ ജനങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ ഇതൊക്കെ സംഭവിക്കും. ലോകവും ആകാശവും ഭൂമിയും നശിപ്പിക്കപ്പെട്ടേക്കാം, പക്ഷേ എന്റെ വാക്കുകൾ അനശ്വരങ്ങളാണ്. ആ ദിവസമോ സമയമോ ആർക്കുമറിയില്ല, പുത്രനോ ദൂതന്മാർക്കോ അതറിയില്ല, പിതാവിന് മാത്രമേ അറിയൂ. മനുഷ്യപുത്രൻ വരുമ്പോൾ നോഹയുടെ കാലത്തേതുപോലെ തന്നെയായിരിക്കും സംഭവിക്കുക. ആ കാലത്ത് പ്രളയത്തിനു മുമ്പ് ആളുകൾ തിന്നുകയും കുടിക്കുകയുമായിരുന്നു. അവർ വിവാഹം കഴിക്കുകയും മക്കളെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തിരുന്നു. നോഹ പെട്ടകത്തിൽ കയറും വരെ അവരത് തുടർന്നു. സംഭവിക്കുന്നതിനെപ്പറ്റിയൊന്നും അവരറിഞ്ഞിരുന്നില്ല. പക്ഷേ അപ്പോൾ പ്രളയം വന്ന് എല്ലാവരും നശിപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ വരുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. വയലിൽ പണിയുന്ന രണ്ടു പേരിൽ ഒരാളെ ഉപേക്ഷിച്ച് മറ്റേയാളെ എടുത്തുകൊണ്ടുപോകും. ധാന്യം കുത്തുന്ന രണ്ടു സ്ത്രീകളിൽ ഒരുവളെ വിട്ട് മറ്റവളെ എടുത്തുകൊണ്ടുപോകും. അതുകൊണ്ട് എപ്പോഴും തയ്യാറായിരിക്കുക. നിങ്ങളുടെ കർത്താവ് വരുന്ന ദിവസം നിങ്ങൾക്കറിയില്ല. ഇത് ഓർമ്മിക്കുക, കള്ളൻ വരുന്ന സമയം ഉടമസ്ഥൻ അറിയാമെങ്കിൽ അയാൾ അവന്റെ വരവ് കാത്തിരിക്കും. അയാൾ കാവലിരുന്ന് കള്ളനെ തടയും. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കുക. അപ്രതീക്ഷിതമായിരിക്കും മനുഷ്യപുത്രന്റെ വരവ്. ആരാണ് വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ? മറ്റ് ദാസന്മാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ ഒരു ദാസനെ ഏൽപ്പിക്കുന്നു. യജമാനൻ ആ ജോലി വിശ്വാസപൂർവം ഏൽപ്പിക്കുന്ന ദാസൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ഏൽപ്പിച്ച ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ സന്തോഷിക്കും. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, യജമാനനുള്ളത് മുഴുവൻ പരിപാലിക്കാൻ അയാൾ ആ ദാസനെ നിയോഗിക്കും. എന്നാൽ ആ ദാസൻ ദുഷ്ടനും യജമാനൻ ഉടനെയെങ്ങും മടങ്ങി വരില്ലെന്ന് കരുതുന്നവനുമാണെങ്കിൽ എന്തു സംഭവിക്കും? ആ ദാസൻ അപ്പോൾ മറ്റ് ദാസന്മാരെ മർദ്ദിക്കാൻ തുടങ്ങും. അവൻ തന്റെ ഇഷ്ടക്കാരായ മറ്റു കുടിയന്മാരോടൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യും. അപ്പോൾ അവൻ തയ്യാറായിരിക്കാത്ത സമയം യജമാനൻ വരും. ദാസൻ യജമാനനെ പ്രതീക്ഷിക്കാത്ത സമയമായിരിക്കും അത്. അപ്പോൾ യജമാനൻ ദാസനെ ശിക്ഷിക്കും. യജമാനൻ അവനെ കപടഭക്തിക്കാരുടെ കൂടെ ഇടും. അവിടെ ആളുകൾ കരയുകയും വേദന കൊണ്ട് പല്ലുകടിക്കുകയും ചെയ്യും.
മത്തായി അദ്ധ്യായം 25.
മണവാളന്റെ വരവിനുവേണ്ടി കാത്തിരിക്കാൻ പോയ 10 കന്യകമാരെ പോലെയാണ് സ്വർഗരാജ്യം. അവർ തങ്ങളുടെ വിളക്കും കൊണ്ടുവന്നിരുന്നു. അവരിൽ 5 കന്യകമാർ ബുദ്ധിഹീനരായിരുന്നു, 5 പേർ ബുദ്ധിമതികളും. മണ്ടികളായ കന്യകമാർ വിളക്കിനോടൊപ്പം ആവശ്യമായ എണ്ണ കൊണ്ടുവന്നിരുന്നില്ല. ബുദ്ധിമതികൾ വിളക്കിനോടൊപ്പം അവരുടെ പാത്രങ്ങളിൽ കൂടുതൽ എണ്ണയും കൊണ്ടുവന്നിരുന്നു. മണവാളൻ വരാൻ വളരെ വൈകി. കന്യകമാർ എല്ലാവരും ക്ഷീണിച്ച് ഉറങ്ങിത്തുടങ്ങി. അർദ്ധരാത്രിയിൽ ആരോ വിളിച്ചു പറഞ്ഞു, ഇതാ മണവാളൻ വരുന്നു, വന്ന് അവനെ സന്ധിക്കുക. അപ്പോൾ എല്ലാ കന്യകമാരും എഴുന്നേറ്റു. അവർ തങ്ങളുടെ വിളക്കുകൾ കത്തിച്ചു. ബുദ്ധിഹീനരായ കന്യകമാർ ബുദ്ധിമതികളായ കന്യകമാരോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കിലെ എണ്ണ തീർന്നു, നിങ്ങളുടെ എണ്ണ കുറച്ചു തരൂ. ബുദ്ധിമതികൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കും ഞങ്ങൾക്കും മതിയായ എണ്ണയില്ലാത്ത പ്രതിസന്ധിയിലാകും ഞങ്ങൾ. പോയി എണ്ണക്കച്ചവടക്കാരിൽ നിന്നും നിങ്ങൾക്കാവശ്യമായ എണ്ണ വാങ്ങിക്കൊണ്ടുവരിക. അതിനാൽ ബുദ്ധിഹീനരായ കന്യകമാർ എണ്ണ വാങ്ങാൻ പോയി. അവർ പോയപ്പോൾ മണവാളൻ വന്നു. അപ്പോൾ തയ്യാറായിരുന്നവർ അവനോടൊത്ത് വിവാഹസദ്യയ്ക്കു പോയി. അപ്പോൾ വാതിലടച്ച് കുറ്റിയിടപ്പെട്ടു. പിന്നീട് മറ്റ് കന്യകമാരെത്തി. അവർ പറഞ്ഞു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്കായി വാതിൽ തുറക്കൂ, ഞങ്ങൾ അകത്ത് കയറട്ടെ. പക്ഷേ മണവാളൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, എനിക്ക് നിങ്ങളെ അറിയില്ല. അതിനാൽ എപ്പോഴും തയ്യാറായിരിക്കുക. മനുഷ്യപുത്രൻ എന്ന് എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിയില്ല. ഒരു സ്ഥലം സന്ദർശിക്കാൻ പോകുന്ന ഒരാളെപ്പോലെയാണ് സ്വർഗരാജ്യം. പോകും മുമ്പ് അയാൾ തന്റെ ദാസന്മാരോട് സംസാരിച്ചു. താൻ പോകുമ്പോൾ തന്റെ സാധനങ്ങൾ സംരക്ഷിക്കണമെന്ന് അയാൾ അവരോട് പറഞ്ഞു. അതിൽ ഓരോരുത്തരുടെയും കഴിവിനനുസൃതമായി ഒരാൾക്ക് അയാൾ 5 പണസഞ്ചികൾ കൊടുത്തു,
മറ്റൊരാൾക്ക് രണ്ടും മൂന്നാമന് ഒന്നും പണസഞ്ചി നൽകി. എന്നിട്ടയാൾ പോയി. അഞ്ച് പണസഞ്ചി കിട്ടിയവൻ അത് ഉടൻ വ്യാപാരത്തിനായി ഉപയോഗിച്ചു. അഞ്ച് സഞ്ചി പണം കൂടി ഉണ്ടാക്കി. രണ്ടു സഞ്ചി പണം കിട്ടിയവനും അതുപയോഗിച്ച് രണ്ടു സഞ്ചി പണം കൂടി ഉണ്ടാക്കി. എന്നാൽ ഒരു സഞ്ചി പണം കിട്ടിയവൻ കുഴി കുത്തി തന്റെ യജമാനന്റെ പണം അതിലിട്ടു. വളരെ കാലത്തിനു ശേഷം യജമാനൻ തിരിച്ചുവന്നു. തന്റെ പണം കൊണ്ട് എന്ത് ചെയ്തുവെന്ന് അയാൾ ഓരോരുത്തരോടും ചോദിച്ചു. അഞ്ച് സഞ്ചി പണം കിട്ടിയവൻ അഞ്ചെണ്ണം കൂടി യജമാനന് കാഴ്ചവെച്ചു. അവൻ പറഞ്ഞു, യജമാനനെ, അഞ്ച് സഞ്ചി പണമാണ് അങ്ങ് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. ഞാൻ അതുകൊണ്ട് അഞ്ചു കൂടി സമ്പാദിച്ചു. യജമാനൻ മറുപടി പറഞ്ഞു, നീ ചെയ്തതാണ് ശരി. നീ വിശ്വസ്തനായ ദാസൻ തന്നെ. ആ ചെറിയ തുക നീ നന്നായി വിനിയോഗിച്ചു. അതുകൊണ്ട് ഞാൻ നിനക്ക് അല്പം കൂടി വലിയ സംഗതികൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം തരുന്നു. വന്ന് എന്റെ സന്തോഷത്തിൽ പങ്കെടുക്കുക. അപ്പോൾ രണ്ട് പണസഞ്ചി ഏൽപ്പിക്കപ്പെട്ടവനും എത്തി. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് രണ്ട് സഞ്ചി പണം എന്നെ ഏൽപ്പിച്ചു. ഞാൻ അതുകൊണ്ട് രണ്ട് സഞ്ചി പണം കൂടി ഉണ്ടാക്കി. യജമാനൻ മറുപടി പറഞ്ഞു, നീ ചെയ്തത് ശരിയാണ്. നീ വിശ്വസ്ത ദാസനാണ്. ആ ചെറിയ തുക കൊണ്ട് നീ കൂടുതൽ പണമുണ്ടാക്കി. അതിനാൽ ഞാൻ നിനക്ക് കുറെ കൂടി വലിയ സംഗതി ചെയ്യാനുള്ള ഉത്തരവാദിത്തം തരുന്നു. വന്ന് എന്റെ സന്തോഷത്തിൽ പങ്കുചേരുക. അപ്പോൾ ഒരു സഞ്ചി പണം കിട്ടിയവനെത്തി. അവൻ യജമാനനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് കർക്കശക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞു. വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണ്, പതിരില്ലാതെ ശേഖരിക്കുന്നവനുമാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു. അങ്ങ് തന്ന പണം ഞാൻ ഒളിച്ചുവെച്ചു. ഇതാ അങ്ങ് തന്ന പണസഞ്ചി. എന്നാൽ യജമാനന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, മടിയനും കൊള്ളരുതാത്തവനുമായവനെ, ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുന്നവനും പതിരില്ലാതെ ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞെന്ന് പറയുന്നു. നീ എന്റെ പണം പണമിടപാടുകാരിൽ നിക്ഷേപിക്കണമായിരുന്നു. അപ്പോൾ എനിക്കെന്റെ പണം പലിശയോടെ കിട്ടുമായിരുന്നു. അതിനാൽ യജമാനൻ തന്റെ ദാസന്മാരോട് പറഞ്ഞു, ആ ദാസനിൽ നിന്നും പണസഞ്ചി വാങ്ങി അത് 10 പണസഞ്ചി ഉള്ളവന് കൊടുക്കുക. അവനവനുള്ളത് ഉപയോഗിക്കുന്നവന് കൂടുതൽ കിട്ടും. അയാൾക്ക് ആവശ്യത്തിലധികം കിട്ടും. എന്നാൽ ഉള്ളതുകൂടി ഉപയോഗിക്കാത്തവനിൽ നിന്നും എല്ലാം എടുക്കപ്പെടും. എന്നിട്ട് യജമാനൻ പറഞ്ഞു, ആ പ്രയോജനമില്ലാത്ത ദാസനെ പുറത്ത് ഇരുട്ടിലേക്കെറിയുക. അവിടെ ആളുകൾ നിലവിളിക്കുകയും വേദന കൊണ്ട് പല്ല് ഞെരിക്കുകയും ചെയ്യുന്നുണ്ടാകും. മനുഷ്യപുത്രൻ വീണ്ടും വരും. മഹത്വത്തോടുകൂടിയാവും അവൻ വരിക. എല്ലാ ദൂതന്മാരും അവനോടൊത്തു വരും. അവൻ രാജാവായി തന്റെ മഹത്വമേറിയ സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്യും. ലോകം മുഴുവനും ഉള്ള ജനത മനുഷ്യപുത്രനു മുന്നിൽ സംഘടിക്കും. മനുഷ്യപുത്രൻ ജനങ്ങളെയാകെ രണ്ടായി വേർതിരിക്കും, ഇടയൻ ചെമ്മരിയാടുകളിൽ നിന്നും കോലാടുകളെ വേർതിരിക്കുന്നതുപോലെ. അവൻ ചെമ്മരിയാടുകളെ വലതുവശത്തും കോലാടുകളെ തന്റെ ഇടതുവശത്തും നിർത്തും. അപ്പോൾ രാജാവ് തന്റെ വലതുവശത്ത് നിൽക്കുന്ന നീതിമാന്മാരോട് പറയും, വരൂ, എന്റെ പിതാവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം വാഗ്ദാനം ചെയ്ത രാജ്യത്തിലേക്ക് വരൂ. ലോകാരംഭം മുതൽ ആ രാജ്യം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നതിനാൽ ആ രാജ്യം നിങ്ങൾക്കുള്ളതാണ്. എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ വീട്ടിൽ നിന്നും ദൂരെ ഒറ്റയ്ക്കായപ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എനിക്ക് വസ്ത്രമില്ലാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ തടവറയിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ നീതിമാന്മാർ മറുപടി പറയും, കർത്താവേ, നിനക്ക് വിശക്കുന്നത് കണ്ട് ഞങ്ങൾ ഭക്ഷണം തന്നത് എപ്പോഴാണ്? നിനക്ക് ദാഹിക്കുന്നത് കണ്ട് ഞങ്ങൾ വെള്ളം തന്നത് എപ്പോഴാണ്? നിന്നെ വീട്ടിൽ നിന്നകലെ ഒറ്റയ്ക്ക് കണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത് എപ്പോഴാണ്? നിന്നെ വസ്ത്രമില്ലാതെ കണ്ട് ഞങ്ങൾ വസ്ത്രം തന്നത് എപ്പോഴാണ്? നിന്നെ രോഗിയായും തടവുകാരനായും കണ്ട് നിന്നെ ഞങ്ങൾ ശുശ്രൂഷിച്ചതെപ്പോഴാണ്? അപ്പോൾ രാജാവ് മറുപടി പറയും, ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഇവിടെയുള്ള എന്റെ സഹോദരന്മാർക്ക് നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതെനിക്കുകൂടിയായിരിക്കും. എന്നിട്ട് അവന്റെ ഇടതുവശത്ത് നിൽക്കുന്ന നീചന്മാരോട് രാജാവ് പറയും, കടന്നു പോകൂ,
നിങ്ങളെ ശിക്ഷിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിത്യാഗ്നിയിലേക്ക് പോകൂ. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയുള്ളതാണ് നരകാഗ്നി. കടന്നു പോകൂ. എന്തെന്നാൽ എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല, എനിക്ക് ദാഹിച്ചപ്പോൾ ജലം തന്നില്ല, ഞാൻ വീട്ടിൽ നിന്നകന്ന് ഒറ്റയ്ക്കായപ്പോൾ നിങ്ങൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചില്ല, ഞാൻ വസ്ത്രമില്ലാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് ധരിക്കാൻ ഒന്നും തന്നില്ല, ഞാൻ രോഗിയായിരുന്നപ്പോഴും തടവുകാരനായിരുന്നപ്പോഴും നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവരും മറുപടി പറയും, കർത്താവേ, എന്നാണ് ഞങ്ങൾ നീ വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും കണ്ടത്? എന്നാണ് ഞങ്ങൾ നിന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് അകന്ന് കണ്ടത്? എന്നാണ് ഞങ്ങൾ നിന്നെ വസ്ത്രമില്ലാതെയോ രോഗിയായോ തടവുകാരനായോ കണ്ടത്? ഇങ്ങനെയൊക്കെ കണ്ടിട്ടും ഞങ്ങൾ എന്നാണ് നിന്നെ സഹായിക്കാതെ പോയത്? അപ്പോൾ രാജാവ് മറുപടി പറയും, ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഇവിടെയുള്ള എന്റെ സഹോദരന്മാർക്ക് നിങ്ങൾ ഓരോന്ന് നിരസിക്കുമ്പോഴും അവ എനിക്കും നിരസിക്കുകയായിരുന്നു. അപ്പോൾ ആ നീചന്മാർ കടന്നുപോകും, അവർക്കെന്നത്തേക്കും ശിക്ഷ കിട്ടും, എന്നാൽ നീതിമാന്മാർക്ക് നിത്യജീവനും കിട്ടും.
മത്തായി അദ്ധ്യായം 26. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
മറ്റന്നാൾ പെസഹാ ദിനമാണ്, അന്ന് മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും.
അപ്പോൾ മഹാപുരോഹിതന്റെ വസതിയിൽ മഹാപുരോഹിതരും ജനത്തിന്റെ മൂപ്പന്മാരും യോഗം ചേരുകയായിരുന്നു. കയ്യഫാസ് എന്നായിരുന്നു മഹാപുരോഹിതന്റെ പേര്. യോഗത്തിൽ അവർ യേശുവിനെ തടവിലിടാനും കൊല്ലാനുമുള്ള വഴി കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും കള്ളം പറഞ്ഞ് യേശുവിനെ പിടിച്ചു കൊല്ലാൻ അവർ പരിപാടിയിട്ടു. യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു,
പെസഹാവേളയിൽ അവനെ തടവിലാക്കരുത്, ജനങ്ങളെ പ്രകോപിതരാക്കി കലാപത്തിനിട കൊടുക്കരുത്.
യേശു ബെഥാനിയയിലായിരുന്നു. കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിലായിരുന്നു അവൻ. അവിടെ ഒരു സ്ത്രീ അവനെ സന്ദർശിച്ചു. അവളുടെ കയ്യിൽ വിലപിടിപ്പുള്ള സുഗന്ധ തൈലം നിറച്ച ഒരു കൽഭരണി ഉണ്ടായിരുന്നു. യേശു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കവേ അവൾ ആ തൈലം അവന്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ ഇത് കണ്ടു കോപിച്ചു പറഞ്ഞു,
എന്തിനാണ് ഇത്രയും സുഗന്ധ തൈലം പാഴാക്കിയത്? അത് വിറ്റാൽ കിട്ടുന്ന പണം അനേകം പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു.
പക്ഷേ എല്ലാം അറിഞ്ഞ് യേശു പറഞ്ഞു,
എന്തിനാണ് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നത്? അവൾ എനിക്ക് വിശിഷ്ടമായൊരു പ്രവൃത്തിയാണ് ചെയ്തു തന്നത്. പാവങ്ങൾ എപ്പോഴും നിങ്ങൾക്കിടയിലുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടായെന്ന് വരില്ല. ഇവൾ എന്റെ ശരീരത്തിൽ സുഗന്ധ തൈലം പൂശി. എന്റെ മരണാനന്തര സംസ്കാരത്തിനായി ഇവൾ എന്നെ ഒരുക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, സുവിശേഷം ലോകം മുഴുവനും പ്രചരിപ്പിക്കപ്പെടും. സുവിശേഷം എവിടെയൊക്കെ പറയപ്പെട്ടോ അവിടെയെല്ലാം ഇവളുടെ പ്രവൃത്തിയും പ്രകീർത്തിക്കപ്പെടും. ആളുകൾ അവളെ അനുസ്മരിക്കും.
അപ്പോൾ 12 ശിഷ്യന്മാരിൽ ഒരാൾ മഹാപുരോഹിതരുമായി സംസാരിക്കാൻ പോയി. യൂദാ ഇസ്കരിയോത്തായിരുന്നു അത്. യൂദാ പറഞ്ഞു,
യേശുവിനെ ഞാൻ നിങ്ങൾക്ക് തരാം, എന്തു പ്രതിഫലം തരും?
അവർ അവന് 30 വെള്ളിക്കാശു കൊടുത്തു. അതിനുശേഷം യേശുവിനെ അവർക്കൊറ്റിക്കൊടുക്കാൻ അവൻ തക്കം പാർത്തിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ ആദ്യ ദിവസം ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചു. അവർ ചോദിച്ചു,
ഞങ്ങൾ നിനക്കായി പെസഹാഭക്ഷണം ഒരുക്കുന്നത് എവിടെയായിരിക്കണം?
യേശു പറഞ്ഞു,
പട്ടണത്തിലേക്ക് പോകുക, ഞാൻ അറിയുന്ന ഒരാളുടെ അടുത്ത് ചെല്ലുക, ഗുരു പറയുന്നതായി അയാളോട് പറയുക, തെരഞ്ഞെടുത്ത സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരോടു കൂടി നിന്റെ വീട്ടിൽ പെസഹാഭക്ഷണം കഴിക്കും.
ശിഷ്യന്മാർ അതനുസരിച്ച് യേശു പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. അവർ പെസഹാഭക്ഷണമൊരുക്കി. വൈകുന്നേരം യേശു തീന്മേശയ്ക്കരികിൽ ശിഷ്യന്മാരോടൊത്തിരിക്കുകയായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു. യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം പറയാം, നിങ്ങൾ 12 പേരിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും.
ഇത് കേട്ട് ശിഷ്യന്മാർക്ക് വളരെ സങ്കടമായി. ഓരോരുത്തരും യേശുവിനോട് പറഞ്ഞു,
കർത്താവേ, തീർച്ചയായും അത് ഞാനായിരിക്കില്ല.
യേശു പറഞ്ഞു,
എന്നോടൊപ്പം ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന ഒരുവനായിരിക്കും എനിക്കെതിരെ തിരിയുക. മനുഷ്യപുത്രൻ അവനെപ്പറ്റി എഴുതപ്പെട്ടതുപോലെ പോയി മരിക്കും. തിരുവെഴുത്തുകൾ അതുതന്നെ പറയുന്നു. എന്നാൽ മനുഷ്യപുത്രനെ കൊല്ലാൻ കൊടുക്കുന്നവന് കഷ്ടം. അവൻ ജനിക്കാതിരിക്കുകയായിരുന്നു അവന് നല്ലത്.
അപ്പോൾ യൂദ യേശുവിനോട് പറഞ്ഞു,
ഗുരു, തീർച്ചയായും അങ്ങെ ഒറ്റിക്കൊടുക്കുന്നവൻ ഞാനാകില്ല.
യൂദയായിരുന്നു യേശുവിനെ ഒറ്റിക്കൊടുത്തത്. യേശു പറഞ്ഞു,
അതെ, അത് നീ തന്നെയാണ്.
അവർ ആഹാരം കഴിക്കവേ യേശു ഏതാനും അപ്പം എടുത്തു. അപ്പം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് അവൻ അത് വീതിച്ച് ശിഷ്യന്മാർക്ക് നൽകി. യേശു പറഞ്ഞു,
ഈ അപ്പം തിന്നുക, ഇതെന്റെ ശരീരമാണ്.
എന്നിട്ട് യേശു ഒരു പാനപാത്രം വീഞ്ഞെടുത്തു, ദൈവത്തിന് നന്ദി പറഞ്ഞ് അവനത് ശിഷ്യന്മാർക്ക് കൊടുത്തു.
നിങ്ങൾ ഓരോരുത്തരും ഇത് കുടിക്കുക, ഇതെന്റെ രക്തമാണ്. ഇത് ദൈവം അവന്റെ ജനതയോട് നടത്തിയ പുതിയ നിയമത്തിന്റെ തുടക്കമാണ്. തങ്ങളുടെ പാപം പൊറുക്കപ്പെടാൻ ഇത് അനേകർക്ക് നൽകിയിരിക്കുന്നു. ഞാൻ ഇതുകൂടി പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്ത് നിങ്ങളോടൊത്ത് പുതിയ വീഞ്ഞ് കുടിക്കും വരെ ഞാൻ ഈ വീഞ്ഞ് ഒരിക്കലും കുടിക്കില്ല.
ശിഷ്യന്മാരെല്ലാവരും ചേർന്ന് ഒരു സ്തോത്രം പാടി അനന്തരം അവർ ഒലിവുമലയിലേക്ക് പോയി. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
ഇന്നു രാത്രി നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. തിരുവെഴുത്തുകളിൽ അതെഴുതിയിട്ടുണ്ട്, ഇടയനെ ഞാൻ കൊല്ലും, ആടുകൾ ചിതറിപ്പോകും, പക്ഷേ ഞാൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് ഞാൻ ഗലീലയിലേക്ക് പോകും, നിങ്ങൾക്ക് മുമ്പേ ഞാൻ അവിടെ പോകും.
പത്രോസ് മറുപടി പറഞ്ഞു,
മറ്റെല്ലാ ശിഷ്യന്മാർക്കും നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാലും എനിക്ക് നഷ്ടപ്പെടില്ല.
യേശു പറഞ്ഞു,
ഞാൻ നിന്നോട് സത്യമായി പറയട്ടെ, ഇന്ന് രാത്രി നീ എന്നെ തള്ളിപ്പറയും. കോഴി കൂകും മുമ്പ് 3 തവണ തള്ളിപ്പറയും.
എന്നാൽ പത്രോസ് പറഞ്ഞു,
ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങേ തള്ളിപ്പറയില്ല, ഞാൻ നിന്നോടൊപ്പം മരിക്കാനും തയ്യാറാണ്.
മറ്റു ശിഷ്യന്മാരും ഇതുതന്നെ പറഞ്ഞു. പിന്നീട് യേശു ശിഷ്യന്മാരോടുകൂടി ഗത്ത്ശമന എന്ന സ്ഥലത്തേക്ക് പോയി. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാൻ പ്രാർത്ഥിക്കാൻ അവിടെ പോകുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക.
അനന്തരം അവൻ പത്രോസിനെയും 2 സെബദിപുത്രന്മാരെയും കൂട്ടി പുറപ്പെട്ടു. അനന്തരം യേശു വളരെ ദുഃഖിതനും അസ്വസ്ഥനുമായി കാണപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു,
എന്റെ ആത്മാവ് ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ദുഃഖം കൊണ്ട് ഹൃദയം തകരുന്നു, ഇവിടെ എന്നോടൊപ്പം ഉണർന്നിരിക്കുക.
പിന്നീട് യേശു അവരിൽ നിന്ന് അല്പം അകലേക്ക് നടന്നു, ഭൂമിയിൽ കവിണ്ണു വീണ് അവൻ പ്രാർത്ഥിച്ചു,
പിതാവേ, കഴിയുമെങ്കിൽ കഷ്ടതയുടെ ഈ പാനപാത്രം എനിക്ക് തരാതിരിക്കുക, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ.
എന്നിട്ട് യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് മടങ്ങിയെത്തി. ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് അവൻ കണ്ടത്. അവൻ പത്രോസിനോട് പറഞ്ഞു,
1 മണിക്കൂർ പോലും നിങ്ങൾക്കെന്നോടൊപ്പം ഉണർന്നിരുന്നുകൂടെ? പ്രലോഭിക്കപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ശരിയായത് ചെയ്യാൻ നിങ്ങളുടെ ആത്മാവ് കൊതിക്കുന്നു, പക്ഷേ ശരീരം ക്ഷീണിച്ചതാണ്.
പിന്നെ യേശു 2 ദൂരേക്ക് മാറി പ്രാർത്ഥിച്ചു,
എന്റെ പിതാവേ, വേദനകരമായ ഇതെല്ലാം എന്നിൽ നിന്നെടുക്കാൻ കഴിയില്ലെങ്കിൽ, ഞാനിതൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങയുടെ ഇഷ്ടം പ്രവർത്തിച്ചാലും.
അനന്തരം യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് മടങ്ങി വന്നു. അപ്പോഴും അവർ ഉറങ്ങുന്നത് കണ്ടു, അവരുടെ കണ്ണുകൾ ക്ഷീണിച്ചിരുന്നു. അതിനാൽ യേശു ഒരിക്കൽ കൂടി ദൂരേക്ക് മാറി പ്രാർത്ഥിച്ചു. 3 തവണയും അവൻ അതേ കാര്യങ്ങൾ തന്നെയാണ് പ്രാർത്ഥിച്ചത്. ശിഷ്യന്മാരുടെ അടുത്തേക്ക് മടങ്ങിയെത്തി പറഞ്ഞു,
ഇപ്പോഴും നിങ്ങൾ ഉറങ്ങുകയും വിശ്രമിക്കുകയുമാണോ? മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന സമയം അടുത്തു. എഴുന്നേൽക്കൂ, നമുക്ക് പോകാം, ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവനും എത്തി.
യേശു സംസാരിച്ചുകൊണ്ടിരിക്കവേ യൂദ അവിടെ എത്തി. 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു അയാൾ. അനേകം പേർ അവനോടൊപ്പമുണ്ടായിരുന്നു. മഹാപുരോഹിതരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ചവരായിരുന്നു അവർ. അവരുടെ കയ്യിൽ വാളുകളും കുന്തങ്ങളും ഉണ്ടായിരുന്നു. യേശുവിനെ തിരിച്ചറിയാൻ യൂദ അവർക്കൊരടയാളം പറഞ്ഞുകൊടുത്തു,
ഞാൻ ചുംബിക്കുന്നവനാണ് യേശു, അവനെ പിടികൂടുക.
അതിനാൽ അവൻ യേശുവിന്റെ അടുത്തേക്ക് ചെന്ന്
ഗുരു
എന്ന് വിളിച്ച് അവനെ ചുംബിച്ചു. യേശു അവനോട് പറഞ്ഞു,
സുഹൃത്തെ, നീ വന്ന കാര്യം നിറവേറ്റുക.
അപ്പോൾ വന്നവർ യേശുവിനെ പിടിച്ചു കെട്ടി. ഇത് നടക്കുമ്പോൾ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ വാൾ വലിച്ചൂരി മഹാപുരോഹിതന്റെ ദാസന്റെ ചെവിക്കു വെട്ടി. യേശു അവനോട് പറഞ്ഞു,
നിന്റെ വാൾ അതിന്റെ സ്ഥലത്ത് തന്നെ തിരിച്ചിടുക. വാളെടുക്കുന്നവൻ വാളിനാൽ കൊല്ലപ്പെടും. ഞാൻ എന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ രക്ഷയ്ക്കായി അവൻ അയക്കും എന്ന് നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ എങ്ങനെ ഈ കാര്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും? തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നാണ്.
ഉടൻ യേശു എല്ലാവരോടുമായി പറഞ്ഞു,
നിങ്ങൾ എന്നെ പിടിക്കാൻ വന്നത് കുറ്റവാളിയെ എന്ന പോലെ വാളും കുന്തവുമൊക്കെ ആയിട്ടാണ്. എന്നും ഞാൻ ദൈവാലയത്തിൽ ഉപദേശിച്ചിരുന്നു, ആരും എന്നെ പിടിച്ചില്ല. പ്രവാചകരെഴുതിയത് ഫലിക്കാനാണ് ഇങ്ങനെയൊക്കെ നടന്നത്.
അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ വിട്ട് ഓടിപ്പോയി. യേശുവിനെ പിടികൂടിയവർ അവനെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ശാസ്ത്രിമാരും ജനത്തിന്റെ മൂപ്പന്മാരും അവിടെ ഒത്തുകൂടിയിരുന്നു. യേശുവിനെ പിന്തുടർന്നിരുന്നെങ്കിലും പത്രോസ് അവന്റെ അടുത്തേക്ക് വന്നില്ല. മഹാപുരോഹിതന്റെ വീട്ടുമുറ്റം വരെ അവൻ വന്നു. അവൻ മുറ്റത്ത് കടന്ന് കാവൽക്കാരോടൊത്തിരുന്ന് സംഭവിക്കുവാൻ പോകുന്നത് കാണാൻ ആഗ്രഹിച്ചു. യേശുവിനെ കൊല്ലാൻ പാകത്തിന് അവനിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു മഹാപുരോഹിതരും യഹൂദസമിതി മുഴുവനും. കള്ളസാക്ഷികൾ പലരും വന്നു എങ്കിലും അവനെ കൊല്ലാൻ തക്ക കാരണങ്ങൾ കണ്ടുപിടിക്കാനായില്ല. അപ്പോൾ രണ്ടുപേർ വന്നു പറഞ്ഞു,
ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഈ ആലയം നശിപ്പിക്കാനും 3 ദിവസത്തിനകം പണിയാനും കഴിയുമെന്ന്.
മഹാപുരോഹിതൻ യേശുവിനോട് ചോദിച്ചു,
ഇവർ നിനക്കെതിരെ സാക്ഷി പറഞ്ഞിരിക്കുന്നു, നിനക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ലേ? ഇവർ പറയുന്നത് സത്യമല്ലേ?
പക്ഷേ യേശു ഒന്നും പറഞ്ഞില്ല. വീണ്ടും മഹാപുരോഹിതൻ യേശുവിനോട് ചോദിച്ചു,
ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ സത്യം ചെയ്തു ചോദിക്കുന്നു, പറയൂ, നീ ക്രിസ്തുവാണോ, ദൈവത്തിന്റെ പുത്രൻ?
യേശു പറഞ്ഞു,
അതെ, ഞാൻ തന്നെ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാവിയിൽ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുവശത്തിരിക്കുന്നത് നിങ്ങൾ കാണും. അവൻ സ്വർഗത്തിലെ മേഘങ്ങളുടെ മുകളിൽ കയറി വരുന്നതും നിങ്ങൾ കാണും.
ഇതു കേട്ട മഹാപുരോഹിതൻ കോപാകുലനായി. അയാൾ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറി പറഞ്ഞു,
ഇവൻ ദൈവവിരുദ്ധമായി സംസാരിക്കുന്നു. ഇനിയും നമുക്ക് സാക്ഷികൾ വേണ്ട. ദൈവനിന്ന ഇപ്പോൾ നിങ്ങൾ കേൾക്കുകയും ചെയ്തു. നിങ്ങൾ എന്തു പറയുന്നു?
യഹൂദർ മറുപടി പറഞ്ഞു,
അവൻ കുറ്റവാളിയാണ്, മരണമർഹിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ അവിടെ കൂടിയിരുന്നവർ യേശുവിന്റെ മുഖത്ത് തുപ്പി, എന്നിട്ട് മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ചിലർ യേശുവിന്റെ കരണത്തടിച്ചു. അവർ പറഞ്ഞു,
ക്രിസ്തുവേ, നീ ഒരു പ്രവാചകനാണെന്ന് തെളിയിക്കാൻ ആരാണ് നിന്നെ ഇടിച്ചതെന്ന് പറയുക.
ആ സമയം പത്രോസ് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു ദാസി അവനെ സമീപിച്ചു. അവൾ പറഞ്ഞു,
നീ ഗലീലയിൽ നിന്ന് വന്ന യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നല്ലോ.
എന്നാൽ താൻ ഒരിക്കലും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നില്ലെന്ന് പത്രോസ് പറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ ഇങ്ങനെ പറഞ്ഞു,
നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല.
അപ്പോൾ പത്രോസ് അവിടം വിട്ടു. പ്രവേശന കവാടത്തിൽ മറ്റൊരു ദാസിയും അവനെ കണ്ടു. അവൾ അവിടെയുള്ള എല്ലാവരോടുമായി പറഞ്ഞു,
ഇവൻ നസരത്തിലെ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്.
വീണ്ടും പത്രോസ് താൻ യേശുവിന്റെ ആളല്ലെന്ന് പറഞ്ഞു.
ദൈവം സത്യമായിട്ടും എനിക്ക് ഈ മനുഷ്യനെ അറിയില്ല.
അല്പസമയം കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ അടുത്തു വന്ന് പത്രോസിനോട് പറഞ്ഞു,
യേശുവിനെ പിന്തുടരുന്നവരിൽ ഒരുവനാണെന്ന് ഞങ്ങൾക്ക് അറിയാം, നിന്റെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾ അത് അറിഞ്ഞു.
അപ്പോൾ പത്രോസ് ശപിക്കാൻ തുടങ്ങി. അവൻ ശക്തമായി പറഞ്ഞു,
ദൈവത്തിനാണ് സത്യം, എനിക്ക് ഈ മനുഷ്യനെ അറിയില്ല.
പത്രോസ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കോഴി കൂകി. അപ്പോൾ പത്രോസ്,
കോഴി കൂകും മുമ്പ് നീ 3 തവണ എന്നെ തള്ളിപ്പറയും
എന്ന് യേശു തന്നോട് പറഞ്ഞിരുന്നതോർത്തു പത്രോസ് പുറത്തേക്ക് പോയി ഏങ്ങിക്കരഞ്ഞു. മത്തായി 27. പിറ്റേന്ന് അതിരാവിലെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. അവർ അവനെ ചങ്ങലയിൽ ബന്ധിച്ചു. എന്നിട്ടവർ അവനെ ദേശാധികാരിയായ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. യേശുവിനെ കൊല്ലാൻ അവർ നിശ്ചയിച്ചത് യൂദ അറിഞ്ഞു. യേശുവിനെ ശത്രുക്കൾ കൊറ്റിക്കൊടുത്ത യൂദ ഇതെല്ലാം കണ്ട് തന്റെ പ്രവൃത്തിയിൽ വളരെ ദുഃഖിച്ചു. അതിനാൽ അവൻ 30 വെള്ളിക്കാശുമെടുത്ത് പുരോഹിതന്മാരുടെയും പ്രമാണിമാരുടെയും അടുത്തു ചെന്നു. യൂദ പറഞ്ഞു,
ഞാൻ പാപം ചെയ്തു. ഞാൻ നിഷ്കളങ്കനായ ഒരുവനെ കൊല്ലാൻ നിങ്ങളെ ഏൽപ്പിച്ചു.
യഹൂദ നേതാക്കൾ പറഞ്ഞു,
അതൊന്നും ഞങ്ങൾക്കറിയണ്ട, അതൊക്കെ നിന്റെ പ്രശ്നം.
അതിനാൽ യൂദ ആ പണം ദൈവാലയത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ടയാൾ അവിടം വിട്ടുപോയി തൂങ്ങി മരിച്ചു. മഹാപുരോഹിതന്മാർ ദൈവാലയത്തിൽ വീണ നാണയങ്ങൾ പെറുക്കിയെടുത്തു. അവർ പറഞ്ഞു,
ഈ പണം ദൈവാലയത്തിലെ ഭണ്ഡാരത്തിലിടാൻ നമ്മുടെ ന്യായപ്രമാണം അനുവദിക്കുന്നില്ല. കാരണം ഒരാളുടെ മരണത്തിന് പ്രതിഫലം നൽകിയ തുകയാണിത്.
അതിനാൽ ആ പണം കൊടുത്ത് കുശവന്റെ പറമ്പ് വാങ്ങാൻ അവർ തീരുമാനിച്ചു. യെരുശലേം സന്ദർശിക്കുന്ന പരദേശികൾ അവിടെ വച്ച് മരിച്ചാൽ അവരെ സംസ്കരിക്കാൻ ആ സ്ഥലം ഉപയോഗിക്കാം. അതിനാൽ ആ പറമ്പ് ഇപ്പോഴും രക്തപ്പറമ്പ് എന്നറിയപ്പെടുന്നു. യിരെമ്യാ പ്രവാചകന്റെ ഈ വാക്കുകൾ സ്വാർത്ഥമാവുകയായിരുന്നു.
30 വെള്ളിക്കാശും അവർ എടുത്തു. അത്രയുമാണ് അവന്റെ ജീവിതത്തിന്റെ വിലയായി യഹൂദർ തീരുമാനിച്ചത്. ആ 30 വെള്ളിക്കാശും കുശവന്റെ പറമ്പ് വാങ്ങാനെടുത്തു. കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ ആയിരുന്നു അത്.
യേശു ദേശാധികാരിയായ പീലാത്തോസിന്റെ മുമ്പിൽ നിന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു,
നീയാണോ യഹൂദരുടെ രാജാവ്?
യേശു മറുപടി പറഞ്ഞു,
അതെ, ഞാനാണ്.
മഹാപുരോഹിതരും മൂപ്പന്മാരും കുറ്റപ്പെടുത്തിയപ്പോഴും അവൻ ഒന്നും പറഞ്ഞില്ല. അതിനാൽ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു,
നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ടും നിനക്ക് മറുപടിയൊന്നുമില്ലേ?
എന്നാൽ യേശു പീലാത്തോസിനോട് മറുപടിയൊന്നും പറഞ്ഞില്ല. ദേശാധികാരിക്കാകട്ടെ അത് ആശ്ചര്യമുളവാക്കുകയും ചെയ്തു. എല്ലാ വർഷവും പെസഹാ സമയത്ത് ദേശാധികാരി ഒരാളെ തടവിൽ നിന്നും മോചിപ്പിക്കുമായിരുന്നു. അത് മിക്കവാറും ജനഹിതം മാനിച്ചായിരിക്കും. ആ സമയം കുപ്രസിദ്ധനായ ബറബാസ് എന്നൊരാൾ തടവറയിലുണ്ടായിരുന്നു. പീലാത്തോസിന്റെ വസതിയിൽ കൂടിയിരുന്നവരോട് അദ്ദേഹം ചോദിച്ചു,
ഞാൻ നിങ്ങൾക്കായി ഒരാളെ സ്വതന്ത്രനാക്കാം, ആരെ വേണം? ബറബാസിനെയോ അല്ല, ക്രിസ്തു എന്ന് വിളിക്കുന്ന യേശുവിനെയോ?
പക്ഷേ പീലാത്തോസിന് അറിയാമായിരുന്നു അസൂയ കൊണ്ടാണവർ യേശുവിനെ തന്നെ ഏൽപ്പിച്ചതെന്ന്. നീതിപീഠത്തിലിരുന്നാണ് പീലാത്തോസ് ഇത് പറഞ്ഞത്. അയാൾ അവിടെയിരിക്കെ അയാളുടെ ഭാര്യ ഒരു സന്ദേശം കൊടുത്തയച്ചു,
അയാളെ ഒന്നും ചെയ്യരുത്, അയാൾ തെറ്റുകാരനല്ല. ഇന്ന് ഞാൻ അവനെ സംബന്ധിക്കുന്ന ഒരു സ്വപ്നം കണ്ടു, അതെന്നെ വല്ലാതെ അസ്വസ്ഥതയാക്കുന്നു.
എന്നാൽ യേശുവിനെ കൊല്ലുവാനും ബറബാസിനെ മോചിപ്പിക്കുവാനും ആവശ്യപ്പെടാൻ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ജനങ്ങളെ പ്രേരിപ്പിച്ചു. പീലാത്തോസ് ചോദിച്ചു,
ബറബാസും യേശുവും ആരെയാണ് ഞാൻ മോചിപ്പിക്കേണ്ടത്?
ജനങ്ങൾ മറുപടി പറഞ്ഞു,
ബറബാസിനെ.
പീലാത്തോസ് ചോദിച്ചു,
ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ പിന്നെ ഞാൻ എന്തു ചെയ്യണം?
എല്ലാവരും ആവശ്യപ്പെട്ടു,
അവനെ ക്രൂശിക്കുക.
പീലാത്തോസ് ചോദിച്ചു,
എന്തിനാണ് അവനെ കൊല്ലാൻ ആവശ്യപ്പെടുന്നത്? അവൻ എന്ത് തെറ്റാണ് ചെയ്തത്?
പക്ഷേ എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചുകൂകി,
അവനെ ക്രൂശിക്കുക.
തനിക്ക് ജനാഭിപ്രായം മാറ്റാനാവില്ലെന്ന് പീലാത്തോസ് മനസ്സിലാക്കി. ജനങ്ങൾ കലാപം കൂട്ടിയേക്കുമെന്നും അയാൾ ഭയന്നു. അതിനാൽ പീലാത്തോസ് അല്പം വെള്ളമെടുത്ത് എല്ലാവരും കാണിക്കെ തന്നെ തന്റെ കൈകൾ കഴുകി. എന്നിട്ട് പീലാത്തോസ് പറഞ്ഞു,
ഇയാളുടെ മരണത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങളാണ് അതിനുത്തരവാദി.
ജനങ്ങളാകെ മറുപടി പറഞ്ഞു,
അവന്റെ മരണത്തിന് ഞങ്ങളായിരിക്കും ഉത്തരവാദി. അവന്റെ മരണത്തിന്റെ ശിക്ഷ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഏറ്റെടുക്കുന്നു.
പീലാത്തോസ് ബറബാസിനെ അവർക്കായി സ്വതന്ത്രനാക്കി. യേശുവിനെ ചാട്ടുകൊണ്ടടിക്കാൻ പീലാത്തോസ് ഭടന്മാരോട് ആജ്ഞാപിച്ചു. അനന്തരം യേശുവിനെ ക്രൂശിക്കാൻ പട്ടാളക്കാരെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസിന്റെ പടയാളികൾ യേശുവിനെ ദേശാധികാരിയുടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. സൈനിക വ്യൂഹം മുഴുവനും അവന്റെ ചുറ്റും കൂടി. അവർ അവന്റെ വസ്ത്രം മാറ്റി ചുവന്ന ഒരു പുറംകുപ്പായം അണിയിച്ചു. അവർ ഒരു മുൾക്കിരീടം ഉണ്ടാക്കി അവരത് യേശുവിന്റെ തലയിൽ വച്ചു. അവന്റെ വലതുകൈയിൽ ഒരു വടിയും പിടിപ്പിച്ചു. എന്നിട്ട് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി,
യഹൂദരുടെ രാജാവേ
എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു. ഭടന്മാർ യേശുവിന്റെ മുഖത്ത് തുപ്പി. എന്നിട്ടവർ അവന്റെ കയ്യിൽ നിന്ന് വടി വാങ്ങി അവന്റെ തലയ്ക്ക് പലവട്ടം അടിച്ചു. അവനെ പരിഹസിച്ചതിന് ശേഷം പുറംകുപ്പായം മാറ്റി അവന്റെ സ്വന്തം കുപ്പായം തന്നെ വീണ്ടും ധരിപ്പിച്ചു. എന്നിട്ട് യേശുവിനെ ക്രൂശിക്കാൻ ദൂരേക്ക് കൊണ്ടുപോയി. ഭടന്മാർ യേശുവിനെയും കൊണ്ട് നഗരത്തിന് പുറത്തേക്ക് പോകുകയായിരുന്നു. അവർ മറ്റൊരാളെ കൊണ്ട് യേശുവിന്റെ കുരിശ് ചുമപ്പിച്ചു. കുറേനക്കാരനായ ശീമോൻ ആയിരുന്നു അത്. ഗോൽഗോഥ എന്ന സ്ഥലത്തേക്കാണ് അവർ അവനെ കൊണ്ടുപോയത്. തലയോട്ടികളുടെ സ്ഥലം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഗോൽഗോഥയിൽ വച്ച് ഭടന്മാർ യേശുവിന് കുടിക്കാൻ വീഞ്ഞു നൽകി. കയ്പ് ചേർത്ത വീഞ്ഞാണ് അവർ നൽകിയത്. യേശു അത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ വിസമ്മതിച്ചു. സൈനികർ അവനെ കുരിശിൽ തറച്ചു. അവർ അവന്റെ വസ്ത്രം വീതം വെക്കാൻ നറുക്കിട്ടു. ഭടന്മാർ അവിടിരുന്ന് യേശുവിനെ സശ്രദ്ധം വീക്ഷിച്ചു. കുറ്റം വെളിവാക്കുന്ന ശിലാശാസനം അവർ അവന്റെ തലയ്ക്ക് മുകളിൽ എഴുതി തൂക്കി. ഇതാണ് യേശു, യഹൂദരുടെ രാജാവ് എന്നായിരുന്നു അത്. യേശുവിനോടൊപ്പം രണ്ട് മോഷ്ടാക്കളെയും അവർ ക്രൂശിച്ചു. ഒരാളെ അവന്റെ വലതുവശത്തും അപരനെ ഇടതുവശത്തും. അതുവഴി കടന്നു പോയവരൊക്കെ അവനെ ദുഷിച്ചു പറഞ്ഞു. അവർ തലകുലുക്കി പറഞ്ഞു,
ദൈവാലയം നശിപ്പിച്ച് വീണ്ടും പണിയാൻ കഴിയുമെന്ന് പറഞ്ഞവനല്ലേ നീ? സ്വയം രക്ഷപ്പെട്. നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക.
മഹാപുരോഹിതരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവിടെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ അവരും അവനെ പരിഹസിച്ചു. അവർ പറഞ്ഞു,
അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, പക്ഷേ സ്വയം രക്ഷിക്കാൻ അവന് കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാണ് എന്ന് ആളുകൾ പറയുന്നു. അവൻ രാജാവാണെങ്കിൽ ഇപ്പോൾ തന്നെ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, അപ്പോൾ നമുക്കവനിൽ വിശ്വസിക്കാം. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം വേണമെങ്കിൽ അവനെ രക്ഷിക്കട്ടെ. അവനെ പറ്റി പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്.
കൂടാതെ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്ന കള്ളന്മാരും അവനെ ദുഷിച്ചു പറഞ്ഞു. ഉച്ചയ്ക്ക് രാജ്യമാകെ ഇരുൾ വ്യാപിച്ചു. 3 മണിക്കൂർ നേരത്തേക്ക് ഈ ഇരുട്ട് നീണ്ടു നിന്നു. 3 മണിയോളമായപ്പോൾ യേശു ഉറക്കെ നിലവിളിച്ചു,
ഏലി ഏലി ലമ്മ സബക്താനി.
എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്താണ് എന്നെ കൈവിട്ടത് എന്നാണ് ഇതിന്റെ അർത്ഥം. അവിടെ നിന്നവരിൽ ചിലർ ഇത് കേട്ടു. അവർ പറഞ്ഞു,
അവൻ ഏലിയാവെ വിളിക്കുകയാണ്.
പെട്ടെന്ന് കൂട്ടത്തിലൊരാൾ ഓടിപ്പോയി ഒരു നീർപ്പഞ്ഞി കൊണ്ടുവന്നു. അയാൾ അത് വിനാഗിരിയിൽ മുക്കി ഒരു കമ്പിൽ വെച്ച് കെട്ടി. എന്നിട്ടത് യേശുവിന് കുടിക്കാൻ നീട്ടിക്കൊടുത്തു. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞു,
വരട്ടെ, ഏലിയാവ് അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കാം.
യേശു വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞ് പ്രാണനെ വിട്ടു. യേശു മരിച്ചപ്പോൾ ദൈവാലയത്തിലെ തിരശീല നടുവേ രണ്ടായി കീറി. മുകളിൽ നിന്നും താഴെ വരെ ഭൂമി കുലുങ്ങുകയും പാറകൾ പൊട്ടുകയും ചെയ്തു. ശവക്കല്ലറകൾ എല്ലാം തുറക്കപ്പെടുകയും ദൈവത്തിൻ്റെ ആൾക്കാർ പലരും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവർ കല്ലറകളിൽ നിന്നും പുറത്തു വന്നു. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം അവർ വിശുദ്ധ നഗരത്തിലേക്ക് പോയി. പലരും അവരെ കണ്ടു. ശതാധിപനും യേശുവിന് കാവൽ നിന്ന പട്ടാളക്കാരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ടു. അവർ വളരെ ഭയന്നു പറഞ്ഞു,
അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു.
യേശുവിനെ ശുശ്രൂഷിക്കാൻ ഗലീലയിൽ നിന്ന് വന്നവരടക്കം അനേകം സ്ത്രീകളും അത് കാണുന്നുണ്ടായിരുന്നു. മഗ്ദല മറിയ, യാക്കോബിന്റെയും യോസയുടെയും മാതാവായ മറിയ, യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ എന്നിവരും ഉണ്ടായിരുന്നു. ആ സായാഹ്നത്തിൽ യോസെഫ് എന്ന് പേരായ ഒരു ധനികൻ യെരുശലേമിൽ വന്നു. അരിമത്തിയിൽ നിന്നും വന്ന അയാൾ യേശുവിൻ്റെ ശിഷ്യനായിരുന്നു. യോസെഫ് പീലാത്തോസിനെ സമീപിച്ച് യേശുവിൻ്റെ മൃതദേഹം ചോദിച്ചു. യോസെഫിന് യേശുവിൻ്റെ ശരീരം നൽകാൻ പീലാത്തോസ് പട്ടാളക്കാരോട് ആജ്ഞാപിച്ചു. യോസെഫ് പുതിയ തുണിയിൽ അവൻ്റെ ശരീരം പൊതിഞ്ഞ് കൊണ്ടുപോയി. പാറ തുരന്നുണ്ടാക്കിയ പുതിയ കല്ലറയിൽ യോസെഫ് അവനെ സംസ്കരിച്ചു. കല്ലറ വലിയൊരു കല്ലുരുട്ടി വെച്ച് അടച്ചു. ഇതെല്ലാം ചെയ്തിട്ട് യോസെഫ് പോയി. മഗ്ദല മറിയയും മറിയ എന്നു പേരായ മറ്റേ സ്ത്രീയും അവിടെ കല്ലറക്കെതിർവശത്തായി ഇരുന്നു. അന്ന് ഒരുക്ക ദിവസമായിരുന്നു. അതിനടുത്ത ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുത്തേക്ക് പോയി. അവർ പറഞ്ഞു,
യജമാനനെ, ആ കപടവേഷധാരി ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞല്ലോ മൂന്ന് നാൾക്ക് ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന്. അതിനാൽ അവന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം മോഷ്ടിച്ചു കൊണ്ടുപോകുവാനിടയുണ്ട്. എന്നിട്ട് അവർക്ക് അവൻ ഉയർത്തെഴുന്നേറ്റതായി ആളുകളോട് പറയാമല്ലോ. ആ നുണ അവൻ അവനെപ്പറ്റി മുമ്പ് പറഞ്ഞിരുന്നതിലും ഭീകരമായിരിക്കും. അതുകൊണ്ട് മൂന്ന് നാൾ കഴിയുന്നതുവരേക്കും സുരക്ഷിതമായ കാവൽ ഏർപ്പെടുത്താൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.
പീലാത്തോസ് പറഞ്ഞു,
നിങ്ങൾക്കറിയാവുന്നത്ര മികച്ച രീതിയിൽ പട്ടാളക്കാരെയും കൊണ്ടുചെന്ന് അവിടെ കാവലിരിക്കുക.
അതിനാൽ അവരെല്ലാവരും ശവകുടീരത്തിൽ ചെന്ന് അവിടം സുരക്ഷിതമാക്കി. കല്ലറ അടച്ചിരുന്ന കല്ലിന് മുദ്ര വെച്ചും പട്ടാളക്കാരെ കാവലിരുത്തിയും അവരത് സുരക്ഷിതമാക്കി. മത്തായി അദ്ധ്യായം 28. ശബത്ത് ദിവസത്തിന്റെ പിറ്റേന്ന് ആഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ്. അന്നത്തെ പ്രഭാതത്തിൽ മഗ്ദല മറിയയും മറ്റേ മറിയയും കല്ലറ സന്ദർശിക്കാനെത്തി. ആ സമയം അവിടെ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ഒരു ദൂതൻ ആകാശത്തു നിന്നും വന്നു. ദൂതൻ കല്ലറയ്ക്കടുത്തെത്തി മൂടിക്കല്ലുരുട്ടി മാറ്റി, എന്നിട്ട് അതിന്മേൽ ഇരുന്നു. മിന്നൽ പിണർ പോലെ തിളക്കമായിരുന്നു ദൂതന്, മഞ്ഞുപോലെ വെളുത്ത വസ്ത്രങ്ങൾ. കാവലിരുന്ന ഭടന്മാർ ദൂതനെ കണ്ട് ഭയന്നു വിറച്ചു. ദൂതൻ ആ സ്ത്രീകളോട് പറഞ്ഞു,
ഭയപ്പെടേണ്ട, ക്രൂശിതനായ യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ യേശു ഇവിടെയില്ല, അവൻ മുമ്പ് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവന്റെ ശരീരം കിടത്തിയിരുന്ന സ്ഥലം വന്നു നോക്കുക, എന്നിട്ട് വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് പറയുക, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഗലീലയിലേക്ക് പോകുകയാണ്, നിങ്ങളെക്കാൾ മുമ്പ് അവൻ അവിടെ എത്തും, നിങ്ങൾക്കവിടെ അവനെ കാണാം.
എന്നിട്ട് ദൂതൻ പറഞ്ഞു,
ഞാൻ നിങ്ങളോട് ഈ കാര്യം അറിയിച്ചു കഴിഞ്ഞു.
അതിനാൽ ആ സ്ത്രീകൾ വേഗം ശവകുടീരം വിട്ടുപോയി. അവർ വല്ലാതെ ഭയന്നിരുന്നുവെങ്കിലും വളരെയധികം സന്തോഷിച്ചു. സംഭവിച്ചതൊക്കെ ശിഷ്യന്മാരോട് പറയാൻ അവർക്ക് തിടുക്കമായി. അവർ ഓടിപ്പോകവേ യേശു അവരുടെ മുമ്പിൽ അവരെ അഭിവാദ്യം ചെയ്തു. അവർ യേശുവിനടുത്തേക്ക് ചെന്ന് അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അവനെ നമസ്കരിച്ചു. അപ്പോൾ യേശു സ്ത്രീകളോട് പറഞ്ഞു,
ഭയപ്പെടാതിരിക്കൂ, പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകാൻ പറയൂ, അവർ എന്നെ അവിടെ കാണും.
സ്ത്രീകൾ ശിഷ്യന്മാരോട് പറയാൻ പോയി. അതേസമയം ശവകുടീരത്തിന് കാവലിരിക്കുകയായിരുന്ന ഭടന്മാരിൽ ചിലരും നഗരത്തിലേക്ക് പോയി. സംഭവിച്ചത് മഹാപുരോഹിതന്മാരോട് പറയാനാണവർ പോയത്. അപ്പോൾ മഹാപുരോഹിതർ സമ്മേളിച്ച് ജനത്തിന്റെ മൂപ്പന്മാരുമായി ആലോചിച്ച് ഒരു പദ്ധതിയിട്ടു. അവർ ഭടന്മാർക്ക് ധാരാളം പണം കൊടുത്ത് ഒരു കള്ളം പറയാൻ നിയോഗിച്ചു. അവർ ഭടന്മാരോട് പറഞ്ഞു,
രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം മോഷ്ടിച്ചു എന്ന് ജനങ്ങളോട് നിങ്ങൾ പറയണം. ദേശവാഴി ഇത് അറിഞ്ഞാൽ അയാളെ ഞങ്ങൾ സമാധാനപ്പെടുത്തി നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം.
അതുകേട്ട ഭടന്മാർ പണം ഒളിച്ചുവെച്ച് മഹാപുരോഹിതരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചു. ആ കഥ ഇന്നോളം യഹൂദർക്കിടയിൽ പ്രചരിക്കുന്നു. 11 ശിഷ്യന്മാരും ഗലീലയിലേക്ക് പോയി. യേശു നിർദ്ദേശിച്ചിരുന്ന മലയിലേക്കാണവർ പോയത്. മലയിൽ അവർ യേശുവിനെ കണ്ടു. അവർ അവനെ നമസ്കരിച്ചു. എങ്കിലും യഥാർത്ഥത്തിൽ അത് യേശുവാണെന്ന് ചില ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. അതിനാൽ യേശു അവരുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു,
സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ അധികാരങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ചെന്ന് അവരെ ശിഷ്യന്മാരാക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേരിൽ അവരെ സ്നാനപ്പെടുത്തുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കുറപ്പിക്കാം. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ടാകും.